ഇവിടെ നിങ്ങൾ ഇതെങ്ങനെയാണ് തിരിക്കുന്നത്? ശരി, അത് അതെ, നിങ്ങളത് നിർത്തിക്കളയുന്നതിന് തയ്യാറായിക്കൊള്ളുക. അതിനുശേഷം ഞാൻ എന്റെ തലകൊണ്ട് ഇതുപോലെ ആംഗ്യം കാണിക്കുമ്പോഴായിരിക്കണം. മനസ്സിലായോ? നോക്കൂ, ഞാൻ എന്റെ തലയാട്ടി നിങ്ങൾക്ക് ആംഗ്യം കാണിക്കാം. സഹോദരന്മാരെ, ഇന്ന് രാത്രി ഈ സമയം നാം ഈ യോഗം ഇവിടെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശ്യം എന്തെന്നാൽ, ജീവനുള്ള ദൈവത്തിന്റെ സഭയെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നറിയാനായിട്ടാണ്. അതിനെ നാം ഈ സഭയുടെ ഒരു ഭാഗമായി കരുതുന്നു. ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നത്, ഞാൻ ലോകത്തിന്റെ നാനാഭാഗത്തും യാത്ര ചെയ്യുന്നതിന്റെ കാരണത്താൽ എനിക്കറിയാവുന്നതിലും വെച്ച് ഏറ്റവും അധികമായി മറ്റേതൊരു സ്ഥലത്തേക്കാളും നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നത് അതിവിടെ വച്ചാണ്. അങ്ങനെ ഉണ്ടായിരുന്ന രണ്ട് സ്ഥലങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആ സ്ഥലങ്ങളെ നോക്കാൻ പോകുന്നത് പോലെ കാണപ്പെടുന്നില്ല എന്നുള്ളതാകുന്നു. അവയിലൊന്ന് സഭാ സംഘടനയിലേക്ക് പോവുകയും മറ്റൊന്ന് ഒരുവിധം വീണുപോയ അവസ്ഥയിലുമാകുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഞാൻ വിളിക്കപ്പെട്ടിട്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയപ്പെട്ടിരുന്നു. ഈ സഭയിലെ നിങ്ങളുടെ ജോലികളെക്കുറിച്ച്, അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുകയും അത് ഈ സഭയെ ക്രമീകരിക്കുന്നതിനും അല്ലെങ്കിൽ ഈ സഭയെ തുടർന്നു കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള ദൃഢമായ കാര്യങ്ങൾ, അതായത് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നൽകാനുമായിട്ടാണ്. സഹോദരന്മാരെ, ഇതൊരാത്മീയ സ്ഥലമായിരിക്കെ ഇതിനെക്കുറിച്ച് ഞാൻ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്ക് തീർച്ചയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലമെന്നോ നമുക്ക് ഏറ്റവും അധികം പാട്ടുപാടാനുള്ള സ്ഥലവും ഏറ്റവും കൂടുതൽ നിലവിളിക്കാനും ഏറ്റവും കൂടുതൽ ഒച്ചവയ്ക്കാനും ഏറ്റവും കൂടുതൽ അന്യഭാഷകളിൽ സംസാരിക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലോ അങ്ങനെ യാതൊന്നുമല്ല. എന്നാൽ അതിവിടെ ഈ കൂടാരത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ മേന്മയാകുന്നു. കൂടാതെ ഇവിടെ വരെ ഇതിനെ കാത്തുപാലിക്കാൻ സഹായിച്ച സഹോദരൻ നെവിലിനും ഇവിടുത്തെ മറ്റ് സഹോദരന്മാരായ ട്രസ്റ്റിമാർക്കും ഡീക്കന്മാർക്കും മറ്റ് സൺഡേ സ്കൂൾ സൂപ്രണ്ടിനും മറ്റെല്ലാവർക്കും ഇതിനെ ഈ രീതിയിൽ ഇവിടെ എത്തിക്കാൻ നിങ്ങൾ ചെയ്ത ഓരോ സഹായത്തിനും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ നീണ്ടകാലത്തെ പ്രാർത്ഥനയും, ഞാനൊരു ബാലനായിരുന്നപ്പോൾ മുതൽ സഭ ഒരു ക്രമീകരണ പ്രകാരം ആയിരിക്കണമെന്നും ആ ക്രമീകരണം കാത്തുസൂക്ഷിക്കപ്പെടണം എന്നുള്ളതുമായിരുന്നു. ഇപ്പോൾ നാം ഈ ദേവാലയത്തെ സമർപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കുറച്ചു കഴിഞ്ഞ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നടത്തേണ്ട രീതിയിൽ ഇതിനെ നടത്തുന്നതിന് എപ്രകാരം ഈ കാര്യങ്ങളെ ക്രമപ്പെടുത്തി വെക്കേണ്ടതാണ് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നാം ഇവിടം വിട്ട് കഴിയുമ്പോൾ നമുക്ക് ദൈവവേലക്കാരും മറ്റുമുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ സഹോദരൻ നെവിൽ നമ്മുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായി നമ്മുടെ ഇടയിൽ വന്നതിനാൽ സഹോദരൻ നെവിൽ വിശ്വാസത്തിൽ അല്പം നന്നായി ഉറക്കട്ടെ എന്ന് ഞാൻ കരുതുകയും അത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതായ കാര്യങ്ങൾക്ക് മുമ്പായി പ്രദർശിപ്പിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വിശ്വാസത്തിൽ വളരെ നന്നായി ഉറച്ചു എന്ന് കണ്ടതിനാലും ഉപദേശങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നതിനാലും കൂടാതെ ക്രിസ്തുവിന്റെ ഒരു വിശ്വസ്ത സാക്ഷിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനാലും നാം എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിനെ സത്യമാണെന്ന് വിശ്വസിച്ച് കാത്തുകൊണ്ടിരിക്കുന്നതിനാലും ഇപ്പോൾ ഇത് തന്നെ ആ നാഴികയെന്നും ഇതൊരു നല്ല സമയമായിരിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു. അതായത് അദ്ദേഹത്തെ സമീപിക്കുന്നതിനും കൂടാതെ മൂപ്പന്മാരുടെ ഇടയിലും ഇവിടെ സഭയിലുള്ള കാര്യങ്ങളിലും നിങ്ങൾ ഈ ക്രമീകരണങ്ങളെ സ്വീകരിക്കുകയും അവയെ ഓർക്കുകയും ചെയ്യുക. എന്റെ ഏറ്റവും നല്ല അറിവിൽ ദൈവം മുമ്പാകെ അവ ഏറ്റവും നല്ല കാര്യങ്ങളാകുന്നു. അതുകൂടാതെ ഞാനതിനെ പറഞ്ഞതുപോലെയാണോ നിങ്ങളതിനെ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇവിടെ ആരെങ്കിലും ഒരാൾ എല്ലാത്തിനും ഒരു തലയായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ ബലം പ്രയോഗിച്ച് അധികാരം കവർന്നെടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള യാതൊന്നും ചെയ്യാൻ ശ്രമിക്കുകയല്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് രണ്ട് തലകളുണ്ടായിട്ട് അതിന് എങ്ങനെയാണ് പോകേണ്ടത് എന്ന് അറിയാതെയാകുന്നു. ദൈവം ഒരിക്കലും തന്റെ സഭയിൽ രണ്ട് തലകളെ വെച്ചിട്ടില്ല. അവനൊരിക്കലും ചെയ്തിട്ടില്ല. അതൊരു തലയായിരിക്കും. നാം തിരുവചനത്തിൽ പഠിക്കുന്നതുപോലെ അവനെപ്പോഴും എല്ലാ തലമുറയോടും ഇടപെട്ടപ്പോൾ അവനൊരു വ്യക്തിയുമായി മാത്രമേ ഇടപെട്ടിരുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ രണ്ട് മനുഷ്യരെ എടുക്കുമ്പോൾ അവർക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും.
It's got to come to one final absolute.
നിങ്ങൾക്ക് ഒരു അന്തിമമായ പൂർണ്ണതയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. എന്റെ പൂർണ്ണത വചനമാകുന്നു. അത് ഈ വേദപുസ്തകമാകുന്നു. ഇവിടെ സഭയിലെ ഇടയനെന്ന നിലയിൽ എന്റെ പൂർണ്ണത വചനമാകുന്നു. കൂടാതെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നു, നാം സഹോദരന്മാരാണെന്ന് ഞാൻ അറിയുന്നു. ഒരു തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണതയായി എന്നെ നോക്കുന്നു. ഞാൻ ദൈവത്തെ പിന്തുടരുന്നിടത്തോളം അത് പൗലോസ് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നതുപോലെ നിങ്ങളും എന്റെ അനുയായികളായിരിക്കും. കൂടാതെ സഹോദരന്മാരായ നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ തിരുവചനത്തിൽ നിന്നും എപ്പോഴെങ്കിലും ഞാൻ മാറിപ്പോയിരിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വ്യക്തിപരമായി എന്റെ അടുക്കൽ വന്ന് ഞാൻ എവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നതെന്ന് എന്നോട് പറയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ട്രസ്റ്റിമാരിൽപ്പെട്ട ഒരാളാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വാതിൽ സൂക്ഷിപ്പുകാരിൽപ്പെട്ട ഒരാളാണെന്നോ അങ്ങനെ നിങ്ങൾ ആരായിരുന്നാലും ശരി, ക്രിസ്തുവിൽ സഹോദരൻ എന്ന നിലയിൽ വചന സംബന്ധമായി ഞാനെപ്പോഴാണ് തെറ്റായിരുന്നതെന്ന് എന്നോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാകുന്നു. ഒരു ചോദ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് അതിനെ ശരിയാക്കാം. അതിനുവേണ്ടിയാണ് നിങ്ങൾ വന്നത്. കൂടാതെ അത് തന്നെയാണ് എന്നെയും ഇന്ന് രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ഞാൻ ഊഹിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങളുടെ പക്കൽ ചോദ്യങ്ങൾ ഉണ്ടായിട്ട് അത് നിങ്ങളുടെ മനസ്സിനെ ചോദ്യം ചെയ്യുന്നതുപോലെ കാണപ്പെടുകയും ആ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ആയിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക സഹോദരന്മാരെ, എനിക്കറിയില്ല ഈ ചീട്ടുകളിൽ ഒന്നിലും പേരുകൾ എഴുതി ഒപ്പിട്ടിട്ടില്ല. എന്നാൽ അത് എഴുതിയവർ ആരാണെന്ന് എനിക്കറിയാൻ കഴിയില്ല. എന്നാൽ ആ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുകയും ഞാൻ എന്റെ അറിവിന്റെ പരമാവധി അതിനുത്തരം തരാൻ ഇവിടെയായിരിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ഞാൻ വചനത്തിൽ തന്നെ നിൽക്കുന്നുവോ എന്ന് ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നിങ്ങൾ വചനത്തെ ഈ സഭയിൽ പ്രാവർത്തികമാക്കുന്നുവോ എന്ന് നോക്കൂ. എന്ന് കാണുന്നതിനായി ഞാൻ നിങ്ങളെ നോക്കുന്നു. നിങ്ങളിത് ആത്മീയമായി സൂക്ഷിക്കുക. കാരണം ഓർക്കുക, നിങ്ങൾ ക്രിസ്തുവിൽ വളരാൻ തുടങ്ങുമ്പോൾ സാത്താൻ തന്റെ അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തിന്റെ സകല ശക്തിയും നിങ്ങൾക്ക് വിരോധമായി തിരിക്കാൻ തുടങ്ങും. നിങ്ങൾ തീർച്ചയായും പോരാളികളായിരിക്കണം. നിങ്ങൾ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല. നിങ്ങൾ യുദ്ധം ചെയ്യാൻ അഭ്യസിക്കപ്പെട്ട പ്രായമായ പോരാളികളാണ്. സാത്താന് കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ ഇടയിൽ കടന്നുകൂടിയിട്ട് ഒരാൾ മറ്റൊരാളുമായി തർക്കങ്ങളെ ഉണ്ടാക്കാൻ കാരണമുണ്ടാക്കും. ഉടനെ തന്നെ പെട്ടെന്ന് അവനെ നിരാകരിച്ചു കളയുക. നിങ്ങൾ സഹോദരന്മാരാകുന്നു, അത് ശത്രുവാകുന്നു. ഈ സന്ധ്യാവെളിച്ചത്തിന്റെ സമയത്ത് നാം ഇവിടെ ആയിരിക്കുന്നത് അതിന്റെ ഒരു നിലവാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനാകുന്നു. അതായത് ലോകം മുഴുവൻ അന്ധകാരത്തിലായിട്ട് എല്ലാ സഭാ സാമ്രാജ്യങ്ങളും ലോകസഭാ സമിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാകുന്നു. ഒട്ടും താമസിയാതെ തന്നെ ഇവിടെയുള്ള ഈ കഥകൾ അടച്ചിരിക്കുന്നു എന്ന അടയാളം ആണിയടിച്ച് തറയ്ക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ കണ്ടുമുട്ടേണ്ടതായി വരാൻ പോവുകയാണ്. കാരണം നാം മൃഗത്തിന്റെ മുദ്ര എടുക്കാതിരുന്നാൽ ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ ഈ ക്രിസ്തീയ സഭകളെല്ലാം അവർ തീർച്ചയായും അടച്ചുകളയാൻ പോകുന്നതാണ്. മരണം നമ്മെ സ്വതന്ത്രമാക്കുന്നതുവരെ നാം ദൈവത്തോട് സത്യസന്ധമായി നിൽക്കേണ്ടതിന് അവനിൽ ആശ്രയിക്കുന്നു. കൂടാതെ നാം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും അതുതന്നെയാണ്. ഇപ്പോൾ നേരെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എപ്പോഴെങ്കിലും ഇതിലെ ഒരു കാര്യം ചോദ്യം ചെയ്യപ്പെട്ടാൽ ഈ സഭയിലെ അംഗങ്ങളുടെ മുമ്പിൽ ഈ ടേപ്പ് ഓടിച്ചു കേൾക്കുന്നതിനിടയാകട്ടെ. നോക്കൂ, അത് നിങ്ങളുടെ യോഗങ്ങളിലോ അല്ലെങ്കിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പോ അതുമല്ലെങ്കിൽ യോഗം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പോ ആകുന്നതിനിടയാകട്ടെ, ഈ ടേപ്പ് ഓടിച്ച് അതിനെ കേൾപ്പിക്കുക. ഈ ജനങ്ങൾ ദൈവത്തോട് കടമപ്പെട്ടിരിക്കുന്നുവെന്നും അത് അവരുടെ ഈ സഭയോടുള്ള പ്രതിജ്ഞയാണെന്നും ഇവിടെയുള്ള ഈ സഭയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നതിനിടയാകട്ടെ. അത് ഈ ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ അവരെ സഹായിക്കുന്നതിനു വേണ്ടിയാകുന്നു. നിങ്ങൾ അവരുമായി വിയോജിച്ചെന്നിരിക്കാം. ഞാനത് അവർക്കിതിനെ നടത്താനായി അനുവദിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളുമായി വിയോജിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം എവിടെയെങ്കിലും ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതിനായിട്ട് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി എനിക്കറിയാവുന്നതിന്റെ പരമാവധിയിൽ ഞാനിത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിട്ട് നിങ്ങൾക്ക് തരുന്നു. അവൻ എന്റെ മൂല സിദ്ധാന്തമായിരിക്കട്ടെ. അതോടൊപ്പം ഈ ചോദ്യങ്ങൾക്ക് വേണ്ടി ഈ ടേപ്പ് നിങ്ങളുടെ മൂല സിദ്ധാന്തമായിരിക്കട്ടെ. ഇപ്പോൾ ആദ്യത്തേത് ഇതാകുന്നു. സഭയിൽ ആഹാരത്തിനും വസ്ത്രത്തിനുമായിട്ടുള്ള ആവശ്യമുണ്ടാകുമ്പോൾ സഭ എങ്ങനെയാണ് സാമ്പത്തിക സഹായം തേടുന്നതിനായി പ്രവർത്തിക്കേണ്ടത്? എന്ത് പ്രവൃത്തിയാണ് സഭ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ സഭ അതിന്റെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉത്തരവാദിയാകുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. കാരണം നമ്മുടെ ഇവിടെയുള്ള സഭയിലെ അംഗങ്ങളെല്ലാം അവരുടെ ആവശ്യങ്ങളെല്ലാം കൊടുത്തു തീർക്കാൻ കഴിയുന്നിടത്തോളം തീർത്തും ഉത്തരവാദികളാകുന്നു. നാം നമുക്ക് സ്വന്തമായവർക്ക് വേണ്ടി ഉത്തരവാദപ്പെട്ടവരാകുന്നു. അതായത് സ്ഥിരമായിട്ട് ഈ കൂടാരത്തിൽ നമ്മോടൊപ്പം ആരാധനയ്ക്ക് വരുന്ന സ്ഥിരം അംഗങ്ങളാകുന്നു. നാം അവർക്കു വേണ്ടി കടമപ്പെട്ടവരാകുന്നു. അവർ നമ്മുടെ സഹോദരന്മാരും സഹോദരികളുമായി ഈ കൂടാരത്തിൽ ആരാധനയ്ക്ക് വേണ്ടി നമ്മോടൊപ്പം കൂടി വന്ന് ഈ കൂട്ടത്തിലെ നമ്മുടെ അംഗങ്ങളായി തെളിയിക്കപ്പെട്ടവരാകുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആഹാരവും വസ്ത്രവും ഇല്ലാതെ ഇരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അവരെ എല്ലാവരെയും സഹായിക്കണമെന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാനും നാം ഇഷ്ടപ്പെടുന്നു. എന്നാൽ സാമ്പത്തികമായി നമുക്കതിന് കഴിയില്ല. നമുക്ക് ലോകത്തെ മുഴുവനും സഹായിക്കാൻ കഴിയില്ല. എന്നാൽ നാം നമുക്കുള്ളവർക്കായി കടപ്പെട്ടിരിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നത്, അതായത് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി വന്നതുണ്ടെങ്കിൽ ഈ സഭയിലെ അംഗങ്ങൾ അല്ലാത്തവർക്കായി നിങ്ങൾ അവർക്ക് സഹായം ചെയ്യാൻ ആഗ്രഹിക്കുകയോ എന്തെങ്കിലും നിങ്ങൾ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് ശുശ്രൂഷകരുടെ ഭരണസമിതിക്കാർ തമ്മിൽ ഒരുമിച്ച് കണ്ടുമുട്ടി തീരുമാനമെടുക്കേണ്ടത് ആവശ്യമാകുന്നു. ശുശ്രൂഷകരാണ് ഈ കാര്യത്തിൽ അതായത് എതിർപ്പിനെ അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ അധികമായി കൈകാര്യം ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്നാൽ ആഹാരത്തെയും വസ്ത്രത്തെയും ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വിവാദം വന്നപ്പോൾ അവർ അതിനായി അപ്പോസ്തലന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അവർ പറഞ്ഞു, ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഇതുപോലെ ആഹാരത്തിനും അതുപോലെയുള്ള കാര്യത്തിന്റെയും ചുമതല എടുക്കേണ്ടത് പാസ്റ്റർമാരുടെ ജോലിയല്ല, അത് ചെയ്യേണ്ടത് ശുശ്രൂഷകരാകുന്നു. അത് ട്രസ്റ്റിമാരുടെയും ചുമതലയല്ല, അത് ശുശ്രൂഷകരുടെ കാര്യാലയത്തിൽ നിന്നാണ് ചെയ്തു തീർക്കേണ്ടത്. കൂടാതെ അത് ഇപ്രകാരമായിട്ട് അവർ സ്വന്തമായി അതിലേക്ക് കൊണ്ടുവന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾ ഓർക്കുക. കൂടാതെ യവനർക്കും യഹൂദർക്കും ഇടയിൽ ഒരാൾക്ക് മറ്റേയാളിനേക്കാൾ അല്പം അധികം കിട്ടുന്നു എന്ന് വാഗ്വാദമുയർന്നിട്ട് എന്നാൽ ജനങ്ങൾ തന്നെ അവരുടെ സാധനങ്ങളെല്ലാം വിറ്റ് സഭയുടെ പിന്തുണയ്ക്കായി നൽകുകയും അതിനുശേഷം അവർ തമ്മിൽ അവരുടെ ഇടയിൽ തുല്യമായി വിഭജിച്ചിരുന്നു. അവിടെ ഒരു ചെറിയ തർക്കമുണ്ടാക്കുകയും അവിടെയാണ് നമുക്ക് നമ്മുടെ ആദ്യത്തെ ശുശ്രൂഷകർ ലഭിച്ചിരുന്നത്. അവർക്ക് നൽകപ്പെട്ട ചുമതലകളിൽ ഒന്ന് അത് ചെയ്യുക എന്നതായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് നമ്മെപ്പോലെ നമ്മുടെ സ്വന്തം ജനങ്ങളെ നാം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും പരാതി ഉണ്ടായാൽ ശുശ്രൂഷകർ ഭരണസമിതിക്കാരുടെ അധ്യക്ഷനെ സമീപിച്ചിട്ട് ശുശ്രൂഷകരുടെ ഭരണസമിതിക്കാർ തമ്മിൽ കണ്ടുമുട്ടി അതിനുവേണ്ടി എന്ത് ചെയ്യാനാകും എന്ന് അതിനെ പരിഗണിച്ചിരിക്കണം. ഈ വക എല്ലാ കാര്യങ്ങളും, അത് വസ്ത്രത്തിന്റേതായാലും ആഹാരത്തിന്റേതായാലും സാമ്പത്തിക സഹായമായാലും അല്ലെങ്കിൽ അതെന്തു തന്നെയായാലും, അത് ശുശ്രൂഷകരിൽ കൂടെ വന്നിരിക്കണം. അതിനുശേഷം ശുശ്രൂഷകർ അവർ അതിനെക്കുറിച്ച് തീരുമാനിച്ചു കഴിയുമ്പോൾ അവർ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതായിട്ട് അവർ അതിനെ ആദ്യം ട്രസ്റ്റിക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. അതായത് ഈ പ്രത്യേക തുക ഇത്രയും ഇത്തവണ കൊടുക്കാൻ അതിനുവേണ്ടിയ ധനസഹായം ട്രസ്റ്റിയുടെ പക്കലുണ്ടോ എന്ന് നോക്കുന്നതിനും അല്ലെങ്കിൽ അത് ഈ വസ്ത്രങ്ങളെ വാങ്ങാനായിട്ടും അതുമല്ലെങ്കിൽ അതെന്തായിരുന്നാലും അത് നോക്കുന്നതിനാകുന്നു. എന്നാൽ അതിനുവേണ്ടി ശുശ്രൂഷകരുടെ ഭരണസമിതിക്കാർ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കണം. അത് പാസ്റ്ററുടെ അടുത്തോ അല്ലെങ്കിൽ ട്രസ്റ്റിമാരുടെ അടുത്തോ പോകാൻ പാടില്ല. അതെല്ലാമായിട്ടും ശുശ്രൂഷകരുടെ ചുമതലയാകുന്നു. ഇപ്പോൾ അതിനുശേഷം ചോദ്യം നമ്പർ രണ്ട്, ഒരു യോഗത്തിൽ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അന്യഭാഷയും വ്യാഖ്യാനവും ചെയ്തു കഴിഞ്ഞിരിക്കണമെന്ന് എല്ലാവരോടുമായി പരസ്യമായി പ്രസംഗപീഠത്തിൽ നിന്നും പറഞ്ഞാൽ മതിയാകുമോ? ഇത് രണ്ടാമത്തെ ചോദ്യം. ഒരു കടലാസ തുണ്ടിലായി എനിക്കിവിടെ കിട്ടിയിട്ടുള്ളതാണ്. ഇതൊരു ചെറിയ കാർഡാകുന്നു. ഇപ്പോൾ ഇത് ഇവിടുത്തെ പാസ്റ്ററെ സംബന്ധിക്കുന്ന കാര്യമാകുന്നു. നോക്കൂ, കാരണം എങ്ങനെയായാലും അദ്ദേഹം ആത്മീയ കാര്യത്തിന്റെ ഭാഗത്തിൽ എല്ലാറ്റിനും മേലെയായി അദ്ദേഹം അതിന്റെ തലവനാകുന്നു. ശുശ്രൂഷകർ സഭയിൽ പോലീസുകാരാകുന്നു. അത് സഭയെ ക്രമീകരണത്തിൽ വെക്കാനും ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാനും ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമാകുന്നു. ട്രസ്റ്റിമാർ കെട്ടിടത്തിന്റെയും സാമ്പത്തിക കാര്യങ്ങളുടെയും മേൽ ചുമതലപ്പെട്ടവരാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അവർ സംരക്ഷിക്കുന്നത്. എന്നാൽ പാസ്റ്റർ ആത്മീയ ഭാഗത്തിന്റെ മേൽനോട്ടക്കാരനാകുന്നു. അതുകൊണ്ട് ഇത് സഹോദരൻ നെവിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് സഭയിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നതും വ്യാഖ്യാനവും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എല്ലാ നല്ല കൃപാവരങ്ങളും ക്രിസ്തീയ സഭയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ വേദപുസ്തക കാലത്തായിരുന്നതുപോലൊരു സമയത്താണ് നാം ജീവിക്കുന്ന ഈ ദിവസം ആയിരിക്കുന്നത്. അവിടെ സഭകൾ, ഇപ്പോൾ നിങ്ങൾ പൌലോസിനെ ശ്രദ്ധിച്ചാൽ അദ്ദേഹം എഫസോസിൽ സഭ സ്ഥാപിച്ചു. അത് എഫേസ്യർക്കായിട്ടുള്ള സഭയായിരുന്നു. അതെല്ലാ നിലയിലും നന്നായി സ്ഥാപിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ, പൌലോസിന് അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം അനേക അന്യഭാഷകളിൽ സംസാരിച്ചിരുന്നുവെന്ന് അവൻ സ്വയം പറഞ്ഞതായും അവന്റെ പക്കൽ അതിനുള്ള കൃപാവരമുണ്ടായിരുന്നുവെന്നും നാം വിശ്വസിക്കുന്നു. അതൊരിക്കൽ അദ്ദേഹം പഠിച്ചതല്ലായിരുന്നെന്നും എന്നാൽ ആത്മീയമായി അദ്ദേഹത്തിന് അത് നൽകപ്പെട്ടിരുന്നതായിരുന്നു. കാരണം അതിനെക്കുറിച്ച് എപ്രകാരം അവൻ അവിടെയുള്ള കൊരിന്ത്യരോട് പറഞ്ഞിരുന്നു. സമയം ലാഭിക്കാനായി ഞാൻ വേദപുസ്തകത്തിൽ നിന്നും എടുത്ത് നിങ്ങൾക്കായി വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെയായാൽ അത് നമ്മെ ഇന്ന് രാത്രിയിൽ കൂടുതൽ സമയം താമസിക്കുന്നതിനിടയാക്കും. കൂടാതെ എന്റെ പക്കൽ അധിക സമയം ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ അത് അതേ രീതിയിൽ നിങ്ങൾക്ക് തുറന്നു കാണുവാൻ കഴിയും. നോക്കൂ, ഇപ്പോൾ പൌലോസിന് എഫേസ്യരുടെ സഭയോടോ അല്ലെങ്കിൽ റോമാക്കാരുടെ സഭയോടോ അതുമല്ലെങ്കിൽ അത്തരത്തിലുള്ള സഭകളോട് ഒരിക്കലും അവരുടെ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവയെ എങ്ങനെ ക്രമീകരിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചോ ഒരിക്കലും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ കൊരിന്ത്യരോട് നിരന്തരമായി അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ അവർ അതിനെ എല്ലായ്പ്പോഴും ഒരു പ്രശ്നമായി എടുത്തിരുന്നു. കൂടാതെ പൌലോസ് പറഞ്ഞു, അവൻ അവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ ഒരുവന് അന്യഭാഷയുള്ളതായും മറ്റൊരുവന് സങ്കീർത്തനമുള്ളതായും കണ്ടിട്ട് ദൈവത്തിന്റെ അത്തരത്തിലുള്ള നല്ല ദാനങ്ങൾക്കായി അവൻ ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിലോ അല്ലെങ്കിൽ രണ്ടാം അധ്യായത്തിലോ അവർ ക്രിസ്തുവിൽ എവിടെയാണ് സ്ഥാനത്താക്കപ്പെട്ടിരുന്നതെന്ന് പൗലോസ് അവരോട് അവർ ക്രിസ്തുവിൽ എപ്രകാരം സ്ഥാനത്താക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവരോട് പറഞ്ഞിരുന്നു. അവനവരോട് അത് പറഞ്ഞ ശേഷം ഒരു പിതാവിനെ പോലെ ആ ചാട്ട അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനിടയാക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ചില ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, കൂടാതെ കർത്താവിന്റെ മേശയിൽ നിങ്ങൾ ലഹരി പിടിച്ചും ഇരിക്കുന്നതായി ഞാൻ കേൾക്കുന്നു. അവനവരെ അക്രൈസ്തവരാക്കുകയല്ല ചെയ്തത്. സഹോദരന്മാരെ, നിങ്ങളും അതുപോലെ അവരോട് ചെയ്യരുത്, അവരെ അക്രൈസ്തവരാക്കരുത്. എന്നാൽ അവർ ഈ രീതിയിലാണ് ദൈവസഭയിൽ വ്യവഹാരം ചെയ്തിരുന്നത്. അവിടെയായിരുന്നു അത് എത്തിച്ചേർന്നിരുന്നത്. ഇപ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് പഴയ പൗലോസ് പറഞ്ഞതുപോലെയാകുന്നു. അതായത്, നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുവൻ സംസാരിക്കുകയാണെങ്കിൽ മറ്റൊരുവൻ വ്യാഖ്യാനിക്കട്ടെ. ഒരു വ്യാഖ്യാതാവില്ലാതിരുന്നാൽ മൌനമായിരിക്കട്ടെ. എന്നാൽ ഒരു വ്യാഖ്യാതാവുണ്ടെന്ന് വരികിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ സഭയെ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ വളർന്നു കഴിഞ്ഞതായി ഞാൻ കാണുകയും നിങ്ങളുടെ ഇടയിൽ വളരെയധികം ആത്മീയദാനങ്ങൾ പ്രവർത്തിക്കുന്നതായും ഞാൻ കാണുന്നു. തുറന്ന മനസ്സോടെ പറഞ്ഞാൽ, എനിക്ക് കർത്താവിൽ നിന്നും വചനവുമായിട്ട് സഹോദരൻ നെവിലിന്റെ അടുക്കൽ വരേണ്ടിയിരുന്നു. അത് ഒരാൾ അയാൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ നേരെയാക്കാനായിരുന്നു. ഞാനാണെങ്കിൽ, കർത്താവിനുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ ആടുകളുടെ മേൽനോട്ടക്കാരനായി നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് സത്യം പറയേണ്ടത് എന്റെ കടമയാകുന്നു. ഞാൻ സഹോദരൻ നെവിലിനോട് വളരെയധികം നന്ദിയുള്ളവനാകുന്നു. അദ്ദേഹം സത്യത്തെ പരിഗണിച്ചിരിക്കുന്നു. ദൈവം എന്നോട് പറയുന്നതുപോലെ മാത്രമേ എനിക്കത് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഈ കാര്യത്തിന്മേൽ നിങ്ങളുടെ സഭ വളരുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയും ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് സഭയിൽ ആദ്യമുണ്ടായിരുന്നത് ഇപ്രകാരമായിരുന്നു. ആ രീതിയിൽ തന്നെ നമുക്ക് നാം അത് വീണ്ടും എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഒരു കൊച്ചുകുഞ്ഞ് ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നാൽ, അവന് സംസാരിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. നോക്കൂ, അവൻ വളരെയധികം കുമിളകളും ശബ്ദങ്ങളും കൂടാതെ അതുപോലെയുള്ള പലതുമുണ്ടാക്കും. എന്നാൽ അവൻ ചിന്തിക്കുന്നത് ആ സമയത്ത് അവന് ഒരു പ്രാസംഗികനെ കടത്തി സംസാരിക്കാൻ കഴിയുമെന്നാണ്. ശരിയാണ്, അതിനെ നാം പ്രാകൃതിക ജീവിതത്തിൽ മാത്രമല്ല, എന്നാൽ നാം അതിനെ ആത്മീയ ജീവിതത്തിലും കാണുന്നു. ഇതൊരു ചെറിയ കാര്യമാകുന്നു. എന്നാൽ അവൻ സംസാരിക്കാൻ ശ്രമിക്കുകയും ബൂയിങ് ചെയ്തുകൊണ്ട് പോകുകയും ചെയ്യുന്നതിന്റെ കാരണത്താൽ ആ കുഞ്ഞിനെ നിങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുകയോ അതിനെ കൈകൊണ്ട് ചെറുതായി നടിക്കുകയോ തട്ടുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയും. നോക്കൂ, നിങ്ങൾ അവനെ മുറിവേൽപ്പിക്കും. അതുകൊണ്ട് ഇതിലേറ്റവും നല്ലതായ കാര്യമെന്നത് അവനവന്റെ വാക്കുകളെ ശരിയായി സംസാരിക്കാൻ കഴിയുന്നതുവരെ നിങ്ങൾ അവനെ കുറച്ചുകൂടി വളരാൻ അനുവദിക്കുക എന്നതാണ്. അതിനുശേഷം എപ്പോഴായിരിക്കണമെന്ന് അവനോട് പറയുക. അത് അവന്റെ അപ്പൻ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവന്റെ അമ്മ സംസാരിക്കുമ്പോഴോ പാടില്ല. എന്നാൽ അതിന്റെ കൃത്യസമയത്ത് അവന് സംസാരിക്കേണ്ടത് അവന് പറയാനിടയാകട്ടെ. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ അവന്റെ സംസാരിക്കേണ്ട സമയമാകുമ്പോൾ അവൻ സംസാരിക്കട്ടെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു യോഗത്തിൽ എന്റെ ശരീരത്തിൽ ഒരു മുള്ളുകൊള്ളുന്നതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നത്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും എഴുന്നേറ്റ് അന്യഭാഷയിൽ ഒരു സംസാരം നൽകി ആത്മാവിനെ തടസ്സപ്പെടുത്തുമ്പോഴാകുന്നു. ന്യൂയോർക്കിലും മറ്റ് വ്യത്യസ്ത സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന യോഗങ്ങളിൽ നിന്നും ഞാനിപ്പോൾ പുറത്തു വന്നതേയുള്ളൂ. അവിടെ ശുശ്രൂഷകർ അത് തുടരാൻ അനുവദിക്കുകയും എന്നാൽ കാലാകാലങ്ങളായി അത് ഒരു ആശയക്കുഴപ്പമല്ലാതെ മറ്റൊന്നുമായിരിക്കുന്നില്ല. നോക്കൂ, ദൈവം ഒരേ ഒരു ചിന്താഗതിയിൽ കൂടി ഇടപെടുമ്പോൾ അവൻ അതായിരിക്കും. അല്ലാത്തപക്ഷം അവൻ തന്റെ സ്വന്തം ഉദ്ദേശത്തെ പരാജയപ്പെടുത്തുന്നതായിരിക്കും. ദൈവം തന്റെ സ്വന്തം ചിന്താഗതിയിൽ കൂടി നിങ്ങളോട് സഭയോട് തന്നെ ഒരു വേദിയിലേക്കുള്ള വെളി നടത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ മറ്റെന്തെങ്കിലും പരിഹാസ്യപരമായി കടന്നുവരുന്നു. ഉദാഹരണത്തിന്, ഇതുപോലെയാകുന്നു, നാം മേശയ്ക്ക് ചുറ്റുമായി ഇരിക്കുകയും സംസാരിക്കുകയും നാം കർത്താവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജൂനിയർ മേശയ്ക്കടുത്തേക്ക് ഓടി വരികയും അതിവേഗത്തിൽ വരികയും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മുഴുവൻ മാറ്റുകയും ബഹളമുണ്ടാക്കുകയും നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് പറയുകയാണ്, അച്ഛാ, അമ്മേ, എന്റെ ഞാൻ ടീമിൽ ഒരു ഹോംറൺ അടിച്ചിരിക്കുന്നു, പിന്നെ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു, ഇതും അതും മറ്റെല്ലാമാകുന്നു. അത് ഞങ്ങൾ വാസ്തവമായും ഒരു പവിത്രമായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു. ഇപ്പോൾ അവനൊരു ഹോംറൺ അടിക്കുന്നു, അതൊക്കെയും കൊള്ളാം, അതൊരു പന്തുകളിയുടെ ഗെയിമിലായിട്ട് അതൊക്കെയും കൊള്ളാം, നന്നായിരിക്കുന്നു. എന്നാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സന്ദേശത്തിന്റെ കാര്യത്തെ അവൻ തടസ്സപ്പെടുത്തുമ്പോൾ അവൻ ക്രമത്തിലല്ല. അവന്റെ സമയം വരുന്നതുവരെ അവൻ കാത്തിരുന്നിട്ട് പിന്നെ അവന്റെ പന്തുകളിയുടെ കളിയിൽ അവൻ എന്താണ് ചെയ്തതെന്ന് നമ്മോട് പറയാം. ഇപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് കൃപാവരങ്ങളുമായി ഇന്ന് നാം കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുമായി വളരെയധികം ആത്മീയദാനങ്ങളെ വിശ്വസിക്കാൻ ദൈവത്തിന് കഴിയാത്തത്. അവ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അവർക്കറിയില്ല. അതാണ് ഇന്നത്തെ കാര്യം. നമ്മെക്കാൾ കൂടുതൽ നമുക്കില്ലാത്തതിന്റെ കാരണം അതാകുന്നു. കൂടാതെ ആത്മീയദാനങ്ങളുടെ വളരെയധികം അനുകരണങ്ങൾ ഉണ്ടെന്നുള്ളത് നാം കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ സഭയിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഞാൻ നന്ദിയുള്ളവനാക്കുന്നു. ഇതൊരു അനുകരണമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് യഥാർത്ഥമായ കൃപാവരങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആ കൃപാവരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നാം അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിപ്രകാരമായിട്ട് നിങ്ങൾ ഒരു ബോസിനായി ജോലി ചെയ്യുകയും നിങ്ങളുടെ ആദ്യത്തെ ജോലിയുടെ ജോലി ആരംഭിക്കുകയും സാക്ഷ്യങ്ങൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാകുകയും ചെയ്യുന്നത് പോലെയാകുന്നു. അങ്ങനെ ബോസിന് നിങ്ങളുടെ മേൽ വിശ്വാസമുണ്ടായിട്ട് നിങ്ങളെ എല്ലായ്പ്പോഴും ഒരു ഉയർന്ന കാര്യസ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ബ്രഹാം കൂടാരത്തിന് അതിന്റെ സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്താണെന്ന് അറിയാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവന്റെ കൃപാവരങ്ങളെ എടുക്കുന്നതിനുമാകുന്നു. അതായത് നമുക്കുണ്ടായിരുന്നതിനേക്കാളും വലിയ കാര്യങ്ങളോടുകൂടി ദൈവത്തിന് നമ്മെ വിശ്വസിക്കാൻ കഴിയും എന്നുള്ളതാകുന്നു. എന്നാൽ നമുക്കതോടൊപ്പം പോകാൻ കഴിയില്ല. അതുമാത്രമല്ല, എല്ലായ്പ്പോഴും അവനോടും എല്ലാ കാര്യങ്ങളും പറയേണ്ട ഒരു മനുഷ്യനെ നിങ്ങൾ കാണുന്നു. കൂടാതെ ഓർക്കുക, പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. നിങ്ങൾ തെറ്റിതിരുത്തേണ്ടതിനായി ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ ആ വ്യക്തി ക്രമീകരണത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ അവനോട് തിരുവെഴുത്ത് സത്യം പറയുകയും ചെയ്തു കഴിയുമ്പോൾ അവരിലുള്ള ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ലെന്ന് അത് കാണിക്കുന്നു. കാരണം വേദപുസ്തകം പറയുന്നു, പ്രവാചകന്മാരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ, അത് സാക്ഷ്യപ്പെടുത്തുക, പ്രസംഗിക്കുക, അന്യഭാഷകളിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അതെന്തായാലും, കാരണം പ്രവചനം അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. അതിനാൽ ഇത് പ്രവാചകന് കീഴടങ്ങിയിരിക്കുന്നു. വചനം തന്നെ പ്രവാചകനാകുന്നു. അതുകൊണ്ട് നാം ഇവിടെ കാണുന്നത് ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ചാടി എഴുന്നേറ്റ് ഒരു സന്ദേശം നൽകുന്നത് ക്രമരഹിതമാണ്. പ്രാസംഗികൻ പ്രസംഗവേദിയിലായിരിക്കുമ്പോൾ അവരത് ചെയ്യാൻ എത്രയധികം ആഗ്രഹിച്ചാലും അതൊരു കാര്യമല്ല. ഇപ്പോൾ ഞാനിത് ബ്രഹാം കൂടാരത്തിനായി നിർദ്ദേശിക്കുകയാണ്. കാരണം നമ്മുടെ ആത്മീയദാനങ്ങൾ നാം കണ്ടെത്തുന്നത്, കൂടാതെ നമുക്കിവിടെ വളരെ മികച്ച പ്രതിഭാധനരായ കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ ആ ആത്മീയദാനങ്ങളിൽ ഓരോന്നും അവരുടെ തന്നെ സ്വന്തമായ ഒരു ശുശ്രൂഷയാണ്. അവയെല്ലാം ആത്മീയദാനങ്ങളാണ്. അതിപ്രകാരം പ്രസംഗിക്കുന്നത് ഒരു കൃപാവരമായിരിക്കുന്നതുപോലെ, രോഗശാന്തി ഒരു കൃപാവരമായിരിക്കുന്നതുപോലെ, കൂടാതെ മറ്റുള്ള കാര്യങ്ങളും കൃപാവരങ്ങളായിരിക്കുന്നതുപോലെ, ഈ കാര്യങ്ങളും ആത്മീയദാനങ്ങളാകുന്നു. അവയെല്ലാം അവരുടെ സ്വന്തമായ ശുശ്രൂഷകളാകുന്നു. ഓരോ മനുഷ്യരും അവരുടെ സ്വന്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താൽ ബ്രഹാം കൂടാരം ഇതുപോലെ പ്രവർത്തിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഈ കാലത്ത് നമുക്ക് വളരെയധികം, ഞാനിത് പറയാൻ താൽപര്യപ്പെടുന്നില്ല, എന്നാലും വളരെയധികം കപടവിശ്വാസമുണ്ടായിരിക്കുന്നു. നമുക്ക് കപടവിശ്വാസത്തിന്റെ ആവശ്യമില്ല. ഏതൊരു മനുഷ്യനും, സത്യസന്ധനായ ഒരു വ്യക്തിയും ഒരു കപടവിശ്വാസമുണ്ടായിരിക്കാൻ ആഗ്രഹിക്കുകയില്ല. നമുക്കില്ലെങ്കിൽ, യഥാർത്ഥമായത് നേടാൻ കഴിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും തന്നെ ഇല്ലാതിരിക്കട്ടെ. നമുക്ക് യഥാർത്ഥമായത് ലഭിക്കുന്നതുവരെ പിന്നെ കാത്തിരിക്കാം. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പുരുഷന്മാരും ഇതിനോട് യോജിക്കും. നാം കപടവിശ്വാസയോഗ്യമായ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സഹോദരന്മാരെ, നമുക്ക് കപടവിശ്വാസത്തിൽ നിന്ന് എന്തെങ്കിലും ആരംഭിച്ച് ഈ ലോകം വിടാൻ കഴിയുകയില്ല. നമുക്ക് യഥാർത്ഥമായത് എന്താണോ അതുണ്ടായിരിക്കണം. കൂടാതെ വാസ്തവമായുള്ളത് എന്താണോ അതും. നമുക്കത് ലഭിച്ചില്ലെങ്കിൽ അത് ലഭിക്കുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം തുടർന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം. നോക്കൂ, ഇപ്പോൾ ഞാൻ പറയുന്നത്, അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും സന്ദേശങ്ങൾ തരികയും ചെയ്യുന്ന ഈ പുരുഷന്മാരും സ്ത്രീകളുമായ എല്ലാവരും അത് ചെയ്യട്ടെ. ഞാനും നിങ്ങളോടൊപ്പം അവർ ആത്മാർത്ഥരാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത അവർ പ്രവേശിക്കേണ്ടതിനായി ഞാൻ അവരോട് അരുളി ചെയ്തത് എന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിർദ്ദേശിക്കുന്നത് ഇതാകുന്നു. അതിനാൽ ദേവാലയത്തിൽ ഒരു സമയം ഒരാത്മീയദാനം മാത്രമേ ശുശ്രൂഷിക്കപ്പെടാൻ പാടുള്ളൂ എന്നതാണ്. കാരണം അത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണോ അതേ നിർദ്ദേശത്തിലേക്ക് തന്നെ ഇത് നിങ്ങളെ തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരുവൻ സംസാരിക്കുകയാണെങ്കിൽ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന് തന്നെ കീഴടങ്ങിയിരിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഒരു ശുശ്രൂഷയുള്ളവർ അനുവദിക്കട്ടെ. കൂടാതെ ഇത് പറയപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ അത് ചെയ്യട്ടെ. ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഒരു ശുശ്രൂഷയുള്ളവർ അവരുടെ ശുശ്രൂഷയ്ക്കായി കാത്തിരിക്കട്ടെ. കാരണം അത് സഭയ്ക്കായി ക്രിസ്തുവിൽ നിന്നുള്ള ശുശ്രൂഷയാകുന്നു. എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരേ സമയത്ത് ശുശ്രൂഷിക്കാൻ കഴിയുകയില്ല. ഒരു സമയത്ത് ഒന്ന് മാത്രം. ബ്രഹാം കൂടാരത്തിൽ അത് ഇപ്രകാരമായിരിക്കും. അന്യഭാഷകളിൽ സംസാരിക്കുന്നവരും അന്യഭാഷകൾ വ്യാഖ്യാനിക്കുന്നവരും സഭയ്ക്കായി നൽകേണ്ടതിന് പ്രവചനമുള്ളവരും അവരെല്ലാവരും യോഗം ആരംഭിക്കുന്നതിനു മുമ്പ് അവർ ഒരു നിശ്ചിത മുറിയിൽ ഒരുമിച്ച് കൂടി വരികയും കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി കാത്തിരിക്കുകയും ചെയ്യുക. പാസ്റ്റർ സ്വയം ചെയ്യേണ്ടതുപോലെ അദ്ദേഹം ശ്രോതാക്കളുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് അദ്ദേഹം തന്റെ വേദപുസ്തകം എടുത്ത് തന്റെ സ്വന്തം മുറിയിൽ നിശബ്ദതയിൽ ആത്മാവിലായിട്ട് പഠിക്കുകയും ശ്രോതാക്കളോട് സംസാരിക്കുന്നതിനു മുമ്പായി അഭിഷേകപ്പെട്ടവനായി വന്നിരിക്കണം. അങ്ങനെ അദ്ദേഹം അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവിടേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാകും. ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ആത്മീയദാനവുമായി കർത്താവിന്റെ മുമ്പിലേക്ക് വരട്ടെ. പാസ്റ്ററിന് ഒരൊറ്റ ശുശ്രൂഷ ഉള്ളതിനാൽ അദ്ദേഹം ഒരു പ്രവാചകനാണ്. ഒരു പ്രാസംഗികൻ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം ഒരു പ്രവാചകൻ എന്നാകുന്നു. അത് വചനത്തെ മുൻകൂട്ടി പറയുന്നവനാകുന്നു. മറ്റൊരാളോടൊപ്പം ഭാഗമാകേണ്ടതായ ശുശ്രൂഷയുള്ളവർ അതിപ്രകാരം ഒരുവൻ അന്യഭാഷകളിൽ സംസാരിക്കുകയും മറ്റൊരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതുപോലെ അവർ അവരുടെ ശുശ്രൂഷയ്ക്കായി ഒരുമിച്ച് കാത്തിരിക്കട്ടെ. അവർക്ക് പോയി സ്വകാര്യമായി പഠിച്ചിട്ട് അന്യഭാഷകളിൽ സംസാരിക്കാനും തുടർന്ന് മറ്റൊരാൾക്ക് അവൻ പറഞ്ഞ കാര്യങ്ങൾ പറയാനും കഴിയില്ല. കാരണം അവന് അന്യഭാഷാപരവും വ്യാഖ്യാനവും രണ്ടും ഉണ്ടായിരിക്കണം. നോക്കൂ, ഇപ്പോൾ അദ്ദേഹത്തിന് അതുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കുന്നു. നാം അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭയിലുള്ള ഈ ദാനങ്ങളുമായി സഭയ്ക്ക് തന്നെ അത് പ്രയോജനപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നു. ദൈവം അവരെ നമ്മുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. അതാണ് ഈ ആത്മീയ ദാനങ്ങളാൽ നമ്മുടെ തന്നെ സഭയ്ക്ക് പ്രയോജനം ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു.
So let the man who speaks with tongues, and the one who interprets, and the one who prophesies.
അതുകൊണ്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്ന വ്യക്തിയും വ്യാഖ്യാനിക്കുന്നവരും പ്രവചിക്കുന്നവരും സഭ ആരംഭിക്കുന്നതിന് മുമ്പായി അവർ ഒരുമിച്ച് കൂടി വരട്ടെ. അവർ സ്വയം ഒരു മുറിയിൽ കൂടി വന്നിട്ട് സഭയ്ക്കായി ക്രിസ്തുവിൽ നിന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കട്ടെ. ഇത് മനസ്സിലായോ? അതിനുശേഷം ഇതുപോലെ സഹോദരൻ നെബിൽ പറയുകയാണ്, ശരി, ഇപ്പോൾ എന്നോട് ക്ഷമിക്കുക, ഞാനിത് പറയട്ടെ. സഹോദരൻ കൊളിൻസ് അന്യഭാഷയിൽ സംസാരിക്കുകയും സഹോദരൻ ഹിക്കേഴ്സൺ വ്യാഖ്യാനം നൽകുകയും ചെയ്താൽ അവർക്ക് ഒരുമിച്ച് ഒരു ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അത് സഹോദരൻ നെബിലിന്റെ ശുശ്രൂഷയല്ല, അത് സഭയ്ക്കുള്ള നിങ്ങളുടെ ശുശ്രൂഷയാകുന്നു. ഞാനിത് ഒരു ഉദാഹരണമായി നൽകുകയാണ്. അപ്പോൾ സഹോദരന്മാരായ നിങ്ങളുടെ ശുശ്രൂഷ ദൈവത്തിന്റെ സഭയിൽ ലഭിക്കാൻ താൽപര്യം കാണിച്ചിരിക്കണം. പാസ്റ്റർ സഭയ്ക്കായുള്ള തന്റെ ഭാഗത്തെ നേടാൻ താൽപര്യമുള്ളതുപോലെയാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളത് ചെയ്യേണ്ടത് അത്രയും അത്യാവശ്യമായ ഒന്നാകുന്നു. എന്നാൽ നിങ്ങളുടെ സ്വന്തം മുറിയുടെ സ്വകാര്യതയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ സംസാരിക്കുകയും നിങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കണം. ഇപ്പോൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി വരിക, നിങ്ങൾ തന്നെ സ്വയം ഒരു മുറിയിൽ ഒറ്റയ്ക്കായിരിക്കുക. കാരണം നിങ്ങൾക്ക് സ്വകാര്യമായ ഒരു ശുശ്രൂഷയുണ്ട്. ഇത് പരസ്യമായ ഒരു ശുശ്രൂഷയല്ല, ഇത് സഭയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാകുന്നു. നോക്കൂ, ഇത് സഭയെ സഹായിക്കേണ്ടതിനായുള്ള ഒന്നാകുന്നു. പക്ഷേ ഇത് പ്രധാന കൂട്ടായ്മയിൽ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന രീതിയിൽ മാത്രമേ ഇത് ചെയ്യാവൂ. നോക്കൂ, അതിനുശേഷം സഹോദരൻ കൊളിൻസ് സംസാരിക്കുന്നത് എന്തായിരുന്നാലും സഹോദരൻ ഹിക്കേഴ്സൺ അതിന്റെ വ്യാഖ്യാനം നൽകുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ അതിനുശേഷം ആരെങ്കിലും സഹോദരൻ അതെന്തായിരുന്നുവെന്ന് എഴുതിയെടുക്കുന്നു. അതിനുശേഷം അത് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവ് വരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം അതിനെക്കുറിച്ച് അറിവുള്ളവരാകുന്നു. സഹോദരൻ നെവിൽ ഓരോ രാത്രിയിലും എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഇതാ കർത്താവ് വരുന്നു, ഇതാ കർത്താവ് വരുന്നു. അത് ശരി തന്നെ, നോക്കൂ. എന്നാൽ ഒരു പാസ്റ്ററായിട്ട് അദ്ദേഹം പ്രസംഗപീഠത്തിൽ നിന്നും അത് പറയുന്നു. കാരണം അത് പറയുന്നതിനുള്ള വചനം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു പാസ്റ്ററാണെങ്കിൽ സഭയുടെ പ്രവാചകനാകുന്നു. അല്ലെങ്കിൽ ഒരു പാസ്റ്റർ എന്ന് പറയുന്നതാണ് ശരി. അദ്ദേഹം കർത്താവിന്റെ വചനം പഠിക്കുകയും കർത്താവിന്റെ വരവിനെക്കുറിച്ച് കർത്താവിന്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങളോട് പറയുകയും നിങ്ങൾ അതിനാൽ മുന്നറിയിക്കപ്പെടുകയും ചെയ്യുന്നു. അല്ലാത്ത പക്ഷം സഭയ്ക്കായുള്ള ഒരു ശുശ്രൂഷയ്ക്ക് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല. അന്യഭാഷകളും അന്യഭാഷകളുടെ വ്യാഖ്യാനങ്ങളും അത് പ്രവചനമാണ്, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ സംസാരിക്കുന്നതാകുന്നു. അവ ചിലത് വചനത്തിൽ എഴുതാത്ത ഒന്നാകുന്നു. വചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അദ്ദേഹം അത് കൊണ്ടുവരും. എന്നാൽ എന്താണോ വചനത്തിൽ എഴുതിയിട്ടില്ലാത്തത് അത് നിങ്ങൾ അവനോട് പറയേണ്ടതാകുന്നു. അത് ഇപ്രകാരം ഉദാഹരണമായിട്ട് സഹോദരൻ വീലറിനോട് പറയുകയാണ്, കർത്താവ് ഇപ്രകാരം അറിയിച്ചിരുന്നു, നാളെ അദ്ദേഹത്തിന്റെ മണൽക്കുഴിയിൽ അതിലേക്ക് പോകരുത്, കാരണം ഒരു വണ്ടി അവിടെ മറിയാൻ പോകുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമായിട്ട് അത് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഇത് സംസാരിക്കുകയും അദ്ദേഹം അത് വ്യാഖ്യാനിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ശുശ്രൂഷ പൂർത്തിയായി കഴിയുമ്പോൾ അത് പ്രസംഗപീഠത്തിൽ വയ്ക്കുക. അതിനുശേഷം രാത്രിയിൽ സഭ സ്തുതിഗീതം പാടാനും അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ ശുശ്രൂഷ പൂർത്തിയായി കഴിഞ്ഞതിനു ശേഷം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രവചനം എന്താണോ അതുമായി അവർ കടന്നു വരട്ടെ. അത് നമുക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അഥവാ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ അതവിടെ വയ്ക്കുക. ഈ ജനങ്ങൾ കൂടി വരുമ്പോൾ അവർ ജ്ഞാനമുള്ളവർ ആദ്യം കടന്നു വരട്ടെ. കാരണം നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തി അന്യഭാഷകളിൽ സംസാരിക്കുകയും തിരുവഴുത്തനുസരിച്ച് ഒരു വ്യാഖ്യാനം നൽകുകയും ചെയ്താൽ അത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സാക്ഷികൾ സാക്ഷ്യം വഹിച്ചില്ലെങ്കിൽ അത് സ്വീകരിക്കാൻ കഴിയില്ല. നോക്കൂ, അത് കർത്താവിന്റെ വചനമാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നതിന് സാക്ഷ്യം വഹിച്ചിരിക്കണം. കാരണം പലപ്പോഴും ഈ ചെറിയ ശുശ്രൂഷകളിൽ മറ്റേതൊരു ശുശ്രൂഷകളിലെയും പോലെ നിങ്ങൾക്ക് തെറ്റായ ആത്മാക്കളും അവിടെ കടന്നുകൂടുന്നു. നോക്കൂ, അവിടെ അവർ പറഞ്ഞെത്തുന്നു, നാം അത് ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഈ ശുശ്രൂഷകൾ തുറന്നു കാട്ടപ്പെടണമെങ്കിൽ അവ തുറന്നു കാട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിൽ നിന്നുള്ള ഏതൊരു കാര്യവും അത് തുറന്നു കാട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ പ്രയാസപ്പെടരുത്. ഞാൻ അർത്ഥമാക്കുന്നത്, അത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അത് നിലനിൽക്കും. പാസ്റ്റർ ആയിരിക്കുന്നത് പോലെ ആരെങ്കിലും അദ്ദേഹത്തെ വചനത്തിൽ വെല്ലുവിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനെ പിന്താങ്ങേണ്ട ആവശ്യമില്ല. അദ്ദേഹം എന്താണ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ കടന്നു വരൂ, നോക്കൂ, അത് മറ്റേതൊരു ശുശ്രൂഷകളുമായിരിക്കുന്നത് പോലെ അതേ രീതിയിലായിരിക്കണം. ഇപ്പോൾ ഒരാൾ അന്യഭാഷകളിൽ സംസാരിക്കുകയും ഒരു സന്ദേശം നൽകുകയും ചെയ്താൽ, ഇപ്പോൾ ചിലർ അന്യഭാഷകളിൽ സംസാരിക്കുകയും സ്വയം അവർ തങ്ങളുടെ തന്നെ ഉന്നതി പ്രാപ്തിക്കായി സംസാരിക്കുന്നു, അപ്പോൾ അവർ നല്ല സന്തോഷത്തിലാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും അവർക്ക് നന്നായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. അവർ അന്യഭാഷകളിൽ തന്നെ സംസാരിക്കുന്നു, അവർ യഥാർത്ഥത്തിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നു, അത് ആത്മാവ് ചെയ്യുകയും ചെയ്യുന്നതാകുന്നു. എന്നാൽ അവർ ശ്രോതാക്കൾക്കിടയിൽ ഇരുന്നിട്ട് അന്യഭാഷകളിൽ സംസാരിക്കുകയാണെങ്കിൽ അവരെ തന്നെ ഉന്നതി പ്രാപിപ്പിക്കുന്നതിനാകുന്നു. അപ്പോൾ അത് സഭയ്ക്ക് യാതൊരു പ്രയോജനവും ഉളവാക്കുന്നില്ല. ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ അത് ആര് ചെയ്താലും സ്വയം ഉന്നതി പ്രാപിക്കുന്നതിനാകുന്നു. നോക്കൂ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് പൌലോസ് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ഉന്നതി പ്രാപിക്കാനായി ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ്. അതിനാൽ അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് സഭയ്ക്കുള്ള സന്ദേശമായിട്ട് അത് വേദപുസ്തകത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നതിന് പുറമെയുള്ളതാകുന്നു. നോക്കൂ, ഇതെന്തോ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, സഹോദരൻ ബ്രണാം, ഞാൻ എപ്രകാരമാണ് സ്നാനപ്പെടേണ്ടത്? എനിക്കത് നിങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ പറയാൻ കഴിയും. നിങ്ങൾക്കത് അന്യഭാഷകളിൽ സംസാരിച്ചിട്ട് എന്നോട് പറയേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. നോക്കൂ, എനിക്കത് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് അതിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതിന്റെ ആവശ്യമില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും അന്യഭാഷകളിൽ സംസാരിച്ചിട്ട് നിങ്ങളോട് പറയുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. നോക്കൂ, അത് നേരത്തെ എഴുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ചോദിക്കുകയാണ്, സഹോദരൻ ബ്രണാം, ഞാൻ എന്ത് ചെയ്യണം? എനിക്കവിടെ ഒരു തീരുമാനം ആവശ്യമുണ്ട്. ഞാൻ ഈ സഭ എടുക്കണോ അതോ മറ്റൊരു സഭയിൽ പോകണോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ആകുന്നു. അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യണമോ അത് ചെയ്യണമോ? ഇപ്പോൾ അത് ദൈവത്തിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. നോക്കൂ, ദൈവം നമ്മോട് പറയേണ്ടതാകുന്നു, എന്നാൽ അത് മറ്റൊരു ശുശ്രൂഷയിലൂടെ വരേണ്ടിയിരിക്കുന്നു. കാരണം വചനത്തിൽ പറയുന്നില്ല, ഓർമ്മ നെവിൽ ബ്രണാം കൂടാരം വിട്ട് ഫോർട്ട് വെയിൻ ഗോസ്ബൽ കൂടാരത്തിലേക്ക് പോകുക. നോക്കൂ, ഇത് ഇവിടെയുള്ള ഈ വചനത്തിൽ പറയുന്നില്ല. നോക്കൂ, അതിനാൽ ഈ ദാനങ്ങളെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാകുന്നു. അതിപ്രകാരം ഒരു വ്യക്തി ഇവിടെ കടന്നുവന്ന് ചോദിക്കുന്നത് പോലെയാകുന്നു, നിങ്ങൾ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ? നാം അത് പ്രസംഗിക്കുന്നു, നാം അത് വിശ്വസിക്കുന്നു, നാം എണ്ണ വെച്ച് അഭിഷേകം ചെയ്യുന്നതിലും വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ ചില മനുഷ്യർ പറയുന്നു, അതിലേക്ക് കടക്കാൻ കഴിയുന്നില്ല, എന്താണ് കാര്യം? അപ്പോൾ അത് ദൈവത്തിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. അന്യഭാഷകളിലൂടെയോ വ്യാഖ്യാനത്തിലൂടെയോ പ്രവചനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അയാൾ ചെയ്ത കാര്യം പുറത്തെടുത്ത് അതിനെക്കുറിച്ച് അവനോട് പറയേണ്ടിയിരിക്കുന്നു. അത് പാസ്റ്ററിന്റേതല്ലാത്ത ഒരു ശുശ്രൂഷയാണ്. അത് ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടതാകുന്നു. എന്നാൽ അത് ശ്രോതാക്കളുടെ ഇടയിൽ ചെയ്യാൻ പാടുള്ളതല്ല. നോക്കൂ, ഇപ്പോൾ പൌലോസിന് ഒരിക്കലും ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒരു വട്ടം പോലും എന്തെങ്കിലും എഫേസ്യരുടെ സഭയിൽ പറയേണ്ടി വന്നിരുന്നില്ല. അവർ ക്രമത്തിലായിരുന്നു. അതുപോലെ റോമാക്കാരുടെ സഭയിലോ അല്ലെങ്കിൽ മറ്റുള്ള യാതൊരു സഭകളിലും പറയേണ്ടി വന്നിരുന്നില്ല. കൊരിന്ത്യരുടെ സഭയിൽ മാത്രം. കൂടാതെ അവർ ഒരിക്കലും അവരെ സ്വയം നിയന്ത്രിച്ചിരുന്നില്ല. ഇപ്പോൾ പൌലോസ് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിൽ വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന് എഫേസ്യരുടെ സഭയിൽ അന്യഭാഷ ഉണ്ടായിരുന്നതുപോലെ തന്നെ കൊരിന്ത്യരുടെ സഭയിലും അദ്ദേഹത്തിന് അന്യഭാഷ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നോക്കൂ, എന്നാൽ അവന് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനേക്കാളും അന്യഭാഷകളെ വ്യാഖ്യാനിക്കുന്നതിനേക്കാളും അധികം മഹത്തായ കാര്യങ്ങളെ എഫേസ്യരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആരെങ്കിലും അന്യഭാഷകളിൽ അല്ലെങ്കിൽ പ്രവചനത്തിൽ കൂടെ നൽകിയിട്ടുള്ള ഒരു സന്ദേശം എഴുതിയിട്ട് പ്രസംഗപീഠത്തിൽ വെച്ചാൽ അത് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് പാസ്റ്റർ അത് ഈ ജനങ്ങളിൽ നിന്നും അവർ അത് സംസാരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തതാകുന്നു എന്ന് വായിച്ചിരിക്കണം. അത് വ്യാഖ്യാനിക്കപ്പെട്ടതുപോലെ തന്നെ കൃത്യമായും അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കൈകൾ ഉയർത്തി അവന്റെ ആത്മാവ് നമ്മുടെ മധ്യയായിരിക്കുന്നതിനു വേണ്ടി നാം അവന് നന്ദി പറയുന്നു. അത് നടപ്പായില്ലെങ്കിൽ ആ ദുരാത്മാവ് നമ്മുടെ ഇടയിൽ നിന്ന് പുറത്തു വരുന്നതുവരെ പിന്നെ അത് ചെയ്യരുത്. ദൈവം കള്ളം പറയുന്നില്ല, അവൻ എപ്പോഴും സത്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ പുരുഷന്മാരെ പോലെ പ്രവർത്തിക്കാൻ വേണ്ടത്ര മതിയായവരായിട്ട് കുഞ്ഞുങ്ങളെ പോലെ ഗൂ 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 എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അർത്ഥമുണ്ടായിരിക്കണം. സഭ ഇപ്പോൾ ക്രമത്തിലേക്ക് വരുന്നതുപോലെ ഈ ക്രമത്തിലേക്ക് വരിക. ഒരാൾ പ്രവചിച്ചാൽ ആത്മവരവില്ലാത്ത ഒരുവൻ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ വന്നാൽ നിങ്ങൾ അവന് ഒരു ബർബരനാകും. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. നോക്കൂ, ഈ ദിവസങ്ങളിൽ ശരിക്കും അതിനെക്കുറിച്ച് വളരെയധികം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുകയും ഇത് ഒരു ഇടർച്ചയ്ക്ക് കാരണമായിരിക്കുന്നു. എന്നാൽ ഒരുവൻ അന്യഭാഷകളിൽ സംസാരിച്ചിട്ട് മറ്റൊരുവൻ അതിനെ വ്യാഖ്യാനം ചെയ്ത് സന്ദേശം നൽകിയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പ്രസംഗപീഠത്തിൽ നിന്ന് തന്നെ വായിച്ചറിയിക്കുക. അതിനുശേഷം അത് സംഭവിക്കാനിടയാകട്ടെ. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് അവരോട് പറയുക, അതായത് നാളെ ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ അടുത്താഴ്ച ഒരു നിശ്ചിത സമയത്ത് ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ അവിടെ സന്നിഹിതരായിരിക്കുന്ന അവിശ്വാസി അത് ശ്രദ്ധിക്കുകയും അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് കാണുകയും ചെയ്യുന്നതിനിടയാകട്ടെ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഏതുതരം ആത്മാവാണുള്ളതെന്ന് അവർ അറിയും. അത് ദൈവത്തിന്റെ ആത്മാവായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരുവൻ പ്രവചിച്ചിട്ട് ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്താനും കഴിയുമെങ്കിൽ സഭ മുഴുവനും കവിണ്ണു വീണിട്ട് അല്ലെങ്കിൽ അവിശ്വാസിയും ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഏറ്റുപറയുകയില്ലയോ? നോക്കൂ, എന്തുകൊണ്ടാണെന്നാൽ അത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നാം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ശിശുവായിരുന്നപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ ശിശുവിനെ പോലെ പെരുമാറി. അവൻ അവിടെയുള്ള കൊരിന്ത്യരോട് പറഞ്ഞു, ഞാൻ ഒരു ശിശുവിനെ പോലെ സംസാരിച്ചു, അവന് ഒരു ശിശുവിന്റെ മനസ്സുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പുരുഷനായപ്പോൾ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സകലതും പറയുന്നു. നോക്കൂ, ഇപ്പോൾ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ കൃപാവരങ്ങളുമായിട്ട് ശിശുക്കളായിരുന്നു, അതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിരുന്നു. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഒരു നീണ്ട പഠനം കിട്ടിക്കഴിഞ്ഞിരിക്കുകയും ഇത് പുരുഷന്മാരാകുന്നതിനുള്ള സമയമായിരിക്കുകയും ചെയ്യുകൊണ്ട് ഇത് വെറുതെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനായി ഉപയോഗിക്കരുത്. ഈ കൃപാവരങ്ങൾ അവ പരിപാവനമാകുന്നു, അവ ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. നിങ്ങൾ അതിനോടൊപ്പം കളിച്ചു കളയരുത്. അവയെ ഉപയോഗിക്കാൻ ദൈവത്തെ നമുക്കിടയാക്കാം. അതുപോലെയാണ് നിങ്ങളുടെ ശുശ്രൂഷ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലാണ് ബ്രണഹാം കൂടാരത്തെ സേവനത്തിൽ വെച്ചിരിക്കേണ്ടത്. കൂടാതെ ഇതെപ്പോഴെങ്കിലും ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ടേപ്പ് ബ്രണഹാം കൂടാരത്തിൽ ഇത് ഇപ്രകാരമാണ് ചെയ്യേണ്ടതെന്നുള്ളതിന് സാക്ഷിയായി നിൽക്കട്ടെ. ഏതെങ്കിലും ഒരു അപരിചിതനും കടന്നു വരികയാണെങ്കിൽ, കാരണം നിങ്ങൾക്ക് അവരെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ ഇതൊരു അന്തർ സഭാ സംസ്ഥാന കൂടാരമായതിനാൽ ഈ പരിശീലനം നല്ലതായി ലഭിച്ചിട്ടില്ലാത്ത ആളുകളും കടന്നു വരുന്നു. അവർക്കത് കിട്ടിയിരിക്കില്ല. അവർക്ക് അതിനപ്പുറം കൂടുതലായി നന്നായി അറിയില്ല. അവരുടെ സ്വന്തം പാസ്റ്റർ അവർ നേരെ മുകളിലേക്ക് ചാടുകയും അവന്റെ സന്ദേശത്തെ തകർത്തു കളയുകയും ഒരാൾത്താരയിലേക്കുള്ള വിളിയെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. എന്നിട്ട് അന്യഭാഷകളിൽ സംസാരിക്കുകയും അതുപോലുള്ള എല്ലാ കാര്യങ്ങളുമാകുന്നു. നിങ്ങൾ അതിനേക്കാൾ മികച്ച പരിശീലനം ലഭിച്ച പുരുഷന്മാരാണ്. നോക്കൂ, ശുശ്രൂഷയ്ക്ക് ശേഷം അയാൾ ക്രമം കെട്ടവനാകുകയാണെങ്കിൽ പിന്നെ അവരുടെ അടുത്തേക്ക് എത്തേണ്ടത് ശുശ്രൂഷകരുടെ ജോലിയാകുന്നു. അവിടെ യാതൊരു ശുശ്രൂഷകരും ഇല്ലാതെ ഇരുന്നു എന്ന ഒരു സ്ഥാനത്ത് വരാതിരിക്കുമ്പോഴല്ലാതെ നിങ്ങളുടെ പാസ്റ്റർ അത് ചെയ്യാനിടയാകരുത്. എന്നാൽ ഒരു ശുശ്രൂഷകനാണ് അത് നോക്കേണ്ടത്. നോക്കൂ, ഇപ്പോൾ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു വ്യക്തി എഴുന്നേറ്റ് ഒരു സന്ദേശം നൽകിയാൽ പാസ്റ്റർ ഒരു മിനിറ്റ് നിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ നല്ലത്. നോക്കൂ, അത് പാസ്റ്ററിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ശുശ്രൂഷകൻ ഉടനെ തന്നെ ആ വ്യക്തി കെട്ടിടത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ആ വ്യക്തിയെ വിളിച്ച് അവരെ ഒരു വശത്തെ കൊണ്ടുപോയി അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കാനിടയാകട്ടെ. അവർ അതിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവരെ ഈ ടേപ്പിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പറയുക, ഇതാണ് ബിഷപ്പ് അല്ലെങ്കിൽ സഭയുടെ മേൽനോട്ടക്കാരൻ. അത് ബിഷപ്പാകുന്നു, അതേതെങ്കിലും മേൽനോട്ടക്കാരനായാലും നോക്കൂ, അതാണ് വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന അധ്യക്ഷ സ്ഥാനം. നോക്കൂ, അതുകൊണ്ട് അതാണ് സഭയുടെ പൊതു മേൽനോട്ടക്കാരൻ. ഇതായിരിക്കട്ടെ, ഇതാണ് നമ്മുടെ സഭയിൽ ചെയ്യുന്ന ഉത്തരവുകളും അതിന്റെ രീതിയും. ഇപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങളുടെ സന്ദേശത്തിൽ തരുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങൾക്ക് കർത്താവിൽ നിന്നൊരു സന്ദേശം ലഭിച്ചിരിക്കുന്നുവെങ്കിൽ അത് നൽകപ്പെടാനിടയാകട്ടെ. അതിനുവേണ്ടി ഇവിടെ വന്ന് അത് ഞങ്ങളുടെ പ്രസംഗപീഠത്തിൽ വെക്കുക. നമ്മുടെ ദൈവദാസൻ വന്ന് സഭയ്ക്ക് വേണ്ടി അത് വായിക്കും, ഈ കൂട്ടായ്മയിലേക്കുള്ള ഒരു സന്ദേശം. എന്നാൽ അത് തീർത്തും തിരുവെഴുത്തുകളും അതുപോലുള്ള കാര്യങ്ങളും ആവർത്തിക്കുന്നതായിരിക്കരുത്. അത് ജനങ്ങൾക്കായി നേരിട്ടുള്ള ഒരു സന്ദേശമായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് പോലുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ചെയ്യേണ്ടത് പോലുള്ളതോ ആയിരിക്കണം. ഇത് മനസ്സിലായോ? ശരി.
Is there any better way to keep order in the church than to keep reminding
ഇപ്പോൾ സഭയിൽ ക്രമം നിലനിർത്താൻ മറ്റേതെങ്കിലും നല്ലൊരു മാർഗം ശുശ്രൂഷകർ തുടർച്ചയായി ജനങ്ങളെ അതനുസരിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ ചെയ്ത് തുടരുന്നതിനേക്കാളും നല്ലതായിട്ടുണ്ടോ? ഇല്ല. അത് ഞാനിപ്പോൾ അത് വിശദീകരിച്ച് പറഞ്ഞു. അത് ചോദ്യം നമ്പർ 3. ശുശ്രൂഷകർ, നിങ്ങളുടെ ചുമതല ദയയും സൌഹൃദവും സഭയിൽ ക്രമീകരിച്ചു വെക്കുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആരെങ്കിലും സഭയിൽ ക്രമസമാധാനം പുലർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ മദ്യപിച്ചതുപോലെ ഇവിടെ കടന്നു വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും അകത്തേക്ക് അതുപോലെ വരുമ്പോഴാകുന്നു. അത് ഇപ്രകാരം കഴിഞ്ഞ ദിവസം രാത്രി അവർ ആ ദൈവദാസനെ പ്രസംഗവേദിയിൽ വെച്ച് വെടിവെച്ച് കൊന്നതുപോലെയാകുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. ആ മദ്യപാനി ഇരട്ടക്കുഴലുള്ള ചെറിയ തോക്കുമായി അവിടെ കടന്നു വന്നു. അവൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി അലറുകയും എന്നിട്ട് അവനവന്റെ ഭാര്യ വേണമായിരുന്നു. എന്നിട്ട് നേരെ പാസ്റ്റർ അടുത്തേക്ക് പോയി. പാസ്റ്റർ അവന്റെ ഭാര്യ അവിടെ ഇരിക്കുന്നത് അവനെ കാണിച്ചു കൊടുത്തു. എന്നാൽ അവൻ അവളെ നേരെ സഭയ്ക്കുള്ളിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലാൻ പോകുകയായിരുന്നു. അപ്പോൾ പാസ്റ്റർ അവനുമായി ഇടപെടാൻ തുടങ്ങി. അതിനുപകരം അതിനു പകരം ആ തോക്കുമായി വന്ന മനുഷ്യൻ തിരിഞ്ഞ് പാസ്റ്ററിനെ പ്രസംഗവേദിയിൽ വെച്ച് തന്നെ വെടിവെച്ചു കൊല്ലുകയും അതിനുശേഷം തന്റെ ഭാര്യയെ വെടിവെച്ചു കൊല്ലുകയും പിന്നെ തന്നെത്താൻ നിറയൊഴിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ ചെറിയ തോക്കുമായി ആ മനുഷ്യൻ ആ വാതിൽ കൂടി പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ശുശ്രൂഷകരുണ്ടായിരുന്നെങ്കിൽ അവർ അവരുടെ കൈ അവന് ചുറ്റുമായി പിടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്നും ആ ചെറിയ തോക്ക് പിടിച്ചു വാങ്ങുമായിരുന്നു. നോക്കൂ, മനസ്സിലായോ? അതാണ് ചിട്ടയോടുകൂടിയ ശുശ്രൂഷകർ. അങ്ങനെ ഇപ്പോൾ ഈ കാര്യങ്ങളെ അവർ ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കട്ടെ, നിങ്ങൾക്ക് എന്തും പ്രതീക്ഷിക്കാൻ കഴിയും. എന്നാൽ ഓർക്കുക, ശുശ്രൂഷകർ ദൈവത്തിന്റെ ഭവനത്തിലെ ദൈവത്തിന്റെ പോലീസുകാരാണ്. മറ്റാരെങ്കിലും എന്ത് തന്നെ ചിന്തിച്ചാലും അതൊരു കാര്യമല്ല. ചില സമയത്ത് ഒരു പോലീസുകാരന് ചെന്ന് ആരെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടതിനായി പോകാൻ ആഗ്രഹമില്ലാതെ വരുന്നു. അത് ഒരുപക്ഷെ അയാളുടെ സുഹൃത്തുക്കളിൽ ഒരുവനായിരിക്കാം. എന്നാൽ അയാൾ തന്റെ കൃത്യനിർവഹണത്തിനായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയും എങ്ങനെയെങ്കിലും അയാൾക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് അവന്റെ നഗരത്തോടുള്ള അവന്റെ ഉത്തരവാദിത്വമാകുന്നു. നോക്കൂ, അതാണ് സഭയോടുള്ള ശുശ്രൂഷകന്മാരുടെ ചുമതല. ആരെങ്കിലും ചാടിയെഴുന്നേറ്റ് പാസ്റ്ററിനെ തടസ്സപ്പെടുത്താൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ചെയ്താൽ, ആ സമയത്ത് പാസ്റ്റർ തന്റെ സന്ദേശത്തിലായിരിക്കുമ്പോൾ ശുശ്രൂഷകന്മാരിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നു പേർ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് അവരോട് ചോദിക്കുക, സഹോദര, ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയുമോ? നോക്കൂ, അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്തുള്ള കാര്യാലയത്തേക്ക് കൊണ്ടുവരിക, അതിവിടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യാലയത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുക, എന്നിട്ട് പറയുക, നിങ്ങൾ തടസ്സപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്കറിയാമോ, ഇത് നിയമപ്രകാരം എങ്ങനെയെങ്കിലും ഒരു ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്നതിന് ഒരു വലിയ പിഴ ചുമത്തേണ്ടി വരും. നോക്കൂ, എന്നാൽ ഒരു കുറ്റവാളിയായ വ്യക്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നാൽ, നിങ്ങൾക്കറിയാമോ, അതേതെങ്കിലും ചില മതഭ്രാന്തരമായിട്ട് അത് അവരെന്തെങ്കിലും അതുപോലെ തുടരുകയാണെങ്കിൽ, അപ്പോൾ ശുശ്രൂഷകർ, കൂടാതെ ശുശ്രൂഷകർക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെങ്കിൽ, അപ്പോൾ ട്രസ്റ്റി ബോർഡിനോ അല്ലെങ്കിൽ സഭയിലുള്ള മറ്റാർക്കും തന്നെ അത്തരം വ്യക്തിക്ക് സഹായം നൽകാൻ കഴിയും. നിങ്ങളതറിയുന്നു. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ വീണ്ടും ഈ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ സഭയിൽ ക്രമം നിലനിർത്താൻ മറ്റേതെങ്കിലും നല്ലൊരു മാർഗം ശുശ്രൂഷകർ തുടർച്ചയായി ജനങ്ങളെ അതനുസരിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ ഇപ്പോൾ ഇടയ്ക്കിടെ ചെയ്തു തുടരുന്നതിനേക്കാളും നല്ലതായിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ കരുതുന്നത്, പാസ്റ്റർക്ക് എപ്പോഴാണോ ആവശ്യമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഇതൊരു സാക്ഷ്യമായിരിക്കേണ്ടതിന് ഈ ടേപ്പ് ഓടിച്ചു കേൾപ്പിക്കുക. ശുശ്രൂഷകർ പോലീസുകാരാണ്, അവരുടെ വാക്കുകൾ ആധികാരികമാകുന്നു. നോക്കൂ, അവർക്ക് സഭയിൽ നിന്നും രാജ്യത്തിന്റെ നിയമങ്ങളിൽ നിന്നു പോലും അവർക്ക് അധികാരമുണ്ട്. അത് ദൈവത്തിന്റെ ഭവനം ശരിയായ സ്ഥലമാക്കി വെക്കേണ്ടതിനാകുന്നു. അതുപോലെയുള്ള ഒരു ശുശ്രൂഷകന് വിരോധമായി ആരെങ്കിലും നിന്നാൽ അത് 2 മുതൽ 10 വർഷം വരെ സംസ്ഥാന ജയിലിൽ അടയ്ക്കപ്പെടാം. നിങ്ങൾ അവരോട് പോകാൻ പറയുകയും അവർ അത് ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമായിട്ട് ആരെങ്കിലും മര്യാദയില്ലാതെ പെരുമാറുകയോ ചെയ്യുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിയുന്നില്ല. അവൻ സ്വയം അല്ലെങ്കിൽ എല്ലാവിധമുള്ള പിഴകൾക്കും വിധേയനാകുകയും മറ്റെന്തെങ്കിലും സ്വയം ബാധ്യസ്ഥനാകുകയാണ്. അതിനുശേഷം ആരെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ അതിപ്രകാരം ആരെങ്കിലും നിർദ്ദേശപ്രകാരമല്ലാതെ ചാടി എഴുന്നേറ്റാൽ, നിങ്ങൾ ഒരുപക്ഷെ അന്യഭാഷകളിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാകാം, ഞാനതിലേക്ക് അങ്ങനെ തുടരുവാൻ അനുവദിക്കുകയില്ല. നോക്കൂ, അവരെ അങ്ങനെ ചെയ്യാൻ വിട്ടേക്കുക, കാരണം അവരൊരു അപരിചിതനാണെന്നിരിക്കാം. അവർ നമ്മുടെ സ്വന്തം ജനങ്ങളാണെങ്കിൽ അടുത്ത രാത്രി വരെ അനുവദിച്ചിട്ട് ശുശ്രൂഷകരായി നിങ്ങൾ ഈ ടേപ്പുകളെ എടുത്തുകൊണ്ട് അവരോട് പറയുക, ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുന്നതിനു മുമ്പ് ഞങ്ങൾ സഭയുടെ നിർദ്ദേശമായ ഉത്തരവുകളെ കേൾപ്പിക്കാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പാസ്റ്റർമാരും മറ്റെല്ലാവരും ചേർന്ന് ഇപ്രകാരം ഒരുമിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. ഇപ്പോൾ സഹോദരൻ ബ്രെനഹാം സൺഡേ സ്കൂളിന്റെ കാര്യത്തെക്കുറിച്ച് എന്താകുന്നു? സഹോദരൻ ബ്രെനഹാം സൺഡേ സ്കൂളിനെ കുറിച്ച്, ശരി, അത് പ്രസംഗ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായിരിക്കണമോ? അതെ, നമുക്കത് എല്ലായ്പ്പോഴും അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിരുന്നത്. പ്രസംഗ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായി സൺഡേ സ്കൂൾ നടത്തുക. അത് സൺഡേ സ്കൂളിൽ സംബന്ധിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് അവരുടെ ക്ലാസുകൾ പിരിച്ചുവിടുന്നതിന് ഇതൊരു അവസരമൊരുക്കുന്നു. അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചെറിയ കുട്ടികൾ അത് മനസ്സിലാക്കുകയില്ല. അവർക്ക് പ്രസംഗ ശുശ്രൂഷ തീരുന്നതുവരെ ഇരുന്നിട്ട് അതിനുശേഷം സൺഡേ സ്കൂൾ നടത്തുക എന്നത് ഈ ചെറിയ കുട്ടികളെ ക്ഷീണിതരാക്കും. സൺഡേ സ്കൂൾ ആദ്യമായി നടക്കട്ടെ, അതിനൊരു നിശ്ചിത സമയം അനുവദിക്കുക. ഒരു നിശ്ചിത സമയത്ത് തന്നെ സൺഡേ സ്കൂൾ അതിന്റെ അധ്യയനത്തിലേക്ക് പോകട്ടെ. സൺഡേ സ്കൂൾ സൂപ്രണ്ട് തന്നെയാണ് ആ കാര്യം ചെയ്തിരിക്കേണ്ടത്. അതായത്, ഈ സൺഡേ സ്കൂൾ അതിന്റെ സെഷനിലേക്ക് ഒരു നിശ്ചിത സമയത്ത് പോകുകയും സമയം ഉറപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം അതൊരു നിശ്ചിത സമയത്ത് പിരിച്ചുവിടും. എല്ലാ സൺഡേ സ്കൂളിലും ആവശ്യമായ സമയം അതിനുവേണ്ടി അനുവദിക്കുക, അതിനുശേഷം പിരിച്ചുവിടുക. മുതിർന്നവർക്കുള്ള ക്ലാസ്സിലെ അധ്യാപകൻ പാസ്റ്റർ അല്ലാതെ മറ്റൊരാളായിരിക്കണമോ? അതപ്രകാരം സമ്മതിച്ചിരിക്കുകയാണെങ്കിൽ, പാസ്റ്റർ ആദ്യം സൺഡേ സ്കൂൾ എടുത്തതിനുശേഷം പിന്നീട് സന്ദേശം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതൊരു നല്ല കാര്യവും കൂടാതെ അദ്ദേഹം രണ്ട് ശുശ്രൂഷകൾ ചെയ്യാൻ താൽപര്യപ്പെടുന്നെങ്കിൽ അത് നല്ലതും മനോഹരവുമാകുന്നു. എന്നാൽ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മുതിർന്നവർക്കുള്ള ക്ലാസുകളിലേക്കുള്ള സൺഡേ സ്കൂൾ അധ്യാപകൻ ഉണ്ടായിരിക്കട്ടെ. നോക്കൂ, അത് നിങ്ങളുടെ മുതിർന്നവർക്കുള്ള ക്ലാസുകളിലേക്കാകുന്നു. കൂടാതെ പാസ്റ്ററുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തന്നെ 30 മിനിറ്റ് സമയം നൽകുക. അല്ലെങ്കിൽ നിങ്ങളുടെ സൺഡേ സ്കൂളിന് വേണ്ടി നിങ്ങൾ അനുവദിക്കാൻ പോകുന്നത് എന്തായിരുന്നാലും 30 അല്ലെങ്കിൽ 35 40 മിനിറ്റോ എന്തായാലും അനുവദിക്കുക. അവിടെ ഒരു മണി സജ്ജീകരിച്ചിരിക്കണം. ആ മണിയടിക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ പള്ളിമണിയായാലും അത് പുറത്ത് മണിയടിക്കുമ്പോൾ അത് സൺഡേ സ്കൂളിനെ പിരിച്ചുവിടുന്നതാകുന്നു. ആ മണി മുഴങ്ങുമ്പോൾ അതിന്റെ അർത്ഥം അവിടെയെല്ലാം നിർദ്ദേശപ്രകാരമായിരിക്കുന്നു എന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പാടാൻ ഒരു സ്തുതിഗാനത്തിനോ അല്ലെങ്കിൽ രണ്ടിനോ, അങ്ങനെ അത് എന്തു തന്നെയായിരുന്നാലും അതിനുവേണ്ടി വളരെയധികം സമയമുണ്ട്. അത് അധിക സമയമാകരുത്. നിങ്ങളവരെ കൂടുതൽ നേരം ഇരുത്തിയാൽ നിങ്ങൾ ജനങ്ങളെ ക്ഷീണിപ്പിക്കും. നോക്കൂ, മണിയടിക്കുക, ഒരു സ്തുതിഗീതം പാടുക, എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും അത് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ക്ലാസുകളെ അതിന്റെ സ്ഥാനങ്ങളിലേക്ക് അയക്കുക. ആ സമയം കഴിയുന്ന ഉടനെ തന്നെ അത് 10 മണിവരെ ആയിരിക്കുമെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 10:30 ആയിരിക്കുമെന്ന് പറയുക, അല്ലെങ്കിൽ 10:15, അതെന്തായാലും ആ മണിയടിക്കുക. അപ്പോൾ എല്ലാ അധ്യാപകരും അവരുടെ ക്ലാസുകളെ പിരിച്ചുവിട്ടിട്ട് ഇവിടെ ശ്രോതാക്കളുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം റിപ്പോർട്ട് കൊടുക്കുക, സൺഡേ സ്കൂൾ റിപ്പോർട്ട് നൽകുക. അതിനെ തുടർന്ന് മുഴുവൻ കാര്യങ്ങളും പിരിച്ചുവിടുക. അതിനുശേഷം പ്രസംഗ ശുശ്രൂഷയ്ക്കായി തുടരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അവിടെ തന്നെ തുടരുക. നോക്കൂ, അതിനുശേഷം അത് നിർദ്ദേശത്തിന്റെ കീഴിലാകുന്നു. ചോദ്യം: ഓ അതെ, നിങ്ങൾക്കങ്ങനെ ആയിരിക്കണം. ഒരു 3 വയസ്സുകാരന് ഒരു 14 വയസ്സുകാരന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാനതിൽ അല്പം കടന്നുപോയി എന്ന് ഞാൻ കരുതുന്നു. അവിടെ എത്ര ക്ലാസുകൾ ഉണ്ടായിരിക്കണം? നിങ്ങളുടെ ക്ലാസുകളെ ഉൾപ്പെടുത്തണം. അതിപ്രകാരം ചെറിയ കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ അവർ വേദപുസ്തക കഥകൾ ചിത്രത്തിലായി വർണ്ണിക്കുന്നത് 14 വയസ്സുള്ള ആൺകുട്ടിക്കോ അല്ലെങ്കിൽ പെൺകുട്ടിക്കോ വളരെ പ്രയാസമേറിയ കാര്യമാകുന്നു. നോക്കൂ, ആ കൊച്ചുകുട്ടികൾക്കായി ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടായിരിക്കണം. പ്രായമേറിയ അമ്മമാരോ അല്ലെങ്കിൽ അവരെ എങ്ങനെ പരിപാലിക്കണമെന്ന് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കണം. മറ്റുള്ള ക്ലാസുകളിൽ ഞാൻ വിചാരിക്കുന്നത് വചനത്തെ വളരെ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഒരാളായിരിക്കണം. നോക്കൂ, കൂടാതെ ക്ലാസുകൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ പറഞ്ഞാൽ ക്ലാസുകൾ ഇപ്രകാരമായിട്ട് കുറഞ്ഞത് 3 ക്ലാസുകളെങ്കിലും ഉണ്ടായിരിക്കണം. വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കണം. അത് ഏകദേശം 5 വയസ്സ് മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ആയിരിക്കണം. അതിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ അവരുടെ അമ്മമാരോടൊപ്പം സൂക്ഷിക്കണം. അവരെ പ്രസംഗിക്കുന്ന സമയത്ത് അവർ അതുപോലെ തുടരുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ അവരെ ശിശുപരിപാലന സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. അതിനുവേണ്ടിയാണ് ശിശുപരിപാലന സ്ഥലം അവിടെ പുറത്തായിട്ടുള്ളത്. ഞാൻ ചിന്തിക്കുന്നത്, അതായത് 5 അല്ലെങ്കിൽ 6 വയസ്സ് പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ക്ലാസുകൾ ക്രമീകരിക്കണം. അത് 8 അല്ലെങ്കിൽ 9 10 വരെ എന്തെങ്കിലും ഇപ്രകാരം ക്ലാസുകളായിരിക്കണം. അതിനുശേഷം 10 വയസ്സ് മുതൽ 15 വരെയുള്ളവർ അത് കൌമാരപ്രായക്കാരുടെ ക്ലാസ്സിലായിരിക്കണം. പിന്നെ 15 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കുള്ള ക്ലാസ്സാകുന്നു. കാരണം അവർ അതിനുവേണ്ടി പ്രായപൂർത്തിയായവരാകുന്നു. ഈ ദിവസങ്ങളിൽ അവർക്കൊരു ജോലി നേടാനും അതുമാത്രമല്ല അവർ ആ പ്രായത്തിൽ വോട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നു മിക്കവാറും. അതിനാൽ അവർക്ക് വചനം കേൾക്കാൻ കഴിഞ്ഞിരിക്കണം. എന്നാൽ അതിനുവേണ്ടി ഒരു പ്രധാന ഓഡിറ്റോറിയത്തിൽ വന്ന് അത് പ്രാപിക്കാൻ സാധിക്കും. അധ്യാപകർ ആരായിരിക്കണം? അത് നിങ്ങളുടെ തീരുമാനമാകുന്നു. നിങ്ങളുടെ സ്വന്തം അധ്യാപകരെ വോട്ട് ചെയ്യേണ്ടത് നിങ്ങളാകുന്നു. നിങ്ങൾ തന്നെ അത് ചെയ്യേണ്ടതാകുന്നു. അവരെ അവിടെ നിയമിക്കുക, ആരെങ്കിലും തെരഞ്ഞെടുക്കുക, സഭയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് അവരോട് പറയുക ആരാണ് ഇവിടെ, ആർക്കാണ് കർത്താവിനാൽ നയിക്കപ്പെടുന്നു എന്ന് അനുഭവപ്പെടുന്നത്. അതിനെ തുടർന്ന് യോഗ്യതയുള്ള ഒരു അധ്യാപകനെ എടുക്കുക. അതിനുശേഷം അത് ചെയ്യട്ടെ. സഹോദരന്മാരെ, ഇത് കർശനമായും വ്യവസായം പോലെ തന്നെ ആകേണ്ടതുണ്ട്. ഈ അധ്യാപകന് അതിലേക്ക് യോഗ്യത നേടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അധ്യാപകരെ മാറ്റുക. ദൈവത്തിൻ കീഴിൽ ഇങ്ങനെയൊരു സമയമുണ്ടായാൽ, അതായത് ഓർമാൻ നെവലിന് ഇവിടെ പാസ്റ്ററാകാൻ യോഗ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ ഞാനത് സഭയിൽ പരാമർശിക്കാൻ പോകുന്നു. ഞാനിവിടെ ഒരു കാര്യം കാണുമ്പോൾ, അതായത് ശുശ്രൂഷകർക്ക് ശുശ്രൂഷകരായിരിക്കാൻ യോഗ്യതയില്ലെന്ന് കരുതുക, അപ്പോൾ ഞാനിത് സഭയിൽ പരാമർശിക്കാൻ പോകുന്നു. അതായത് ഇവിടെയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷകനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം തന്റെ ചുമതലയുടെ സ്ഥാനത്തെ ശരിയായി നിലനിർത്തുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാകുന്നു. അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി അല്ലെങ്കിൽ അതെന്തു തന്നെയായാലും ആകുന്നു. എനിക്കത് വോട്ട് ചെയ്ത് പുറത്താക്കാനോ അകത്താക്കാനോ കഴിയില്ല. സഭ തന്നെ അത് ചെയ്തിരിക്കണം. എന്നാൽ ഞാൻ തീർച്ചയായും അത് സഭയുടെ മുമ്പാകും അവതരിപ്പിക്കാൻ പോവുകയാണ്. നോക്കൂ, കാരണം അപ്രകാരമാണ് ഇത് ചെയ്യേണ്ടത്. അതിലേക്കാണ് ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മേൽവിചാരകൻ എന്ന നിലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാനും കാണാനും ഞാൻ ചുമതലയുള്ളവനാകുന്നു. നാം സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്നു. അത് ഇവിടെ എവിടെയെങ്കിലും ഒരു റാലി നടത്താനോ അല്ലെങ്കിൽ ഒരുപാട് തമാശ കളിക്കാനോ പരസ്പരം ഓടിച്ചെന്ന് മറ്റൊരാളുടെ മേൽ കയറാനോ പന്ത് കളിക്കാനോ അല്ല. നാം ഇവിടെ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമായ ദൈവത്തിന്റെ വചനം കൈകാര്യം ചെയ്യുന്നു. അത് ദൈവിക നിർദ്ദേശപ്രകാരം നടപ്പാക്കേണ്ടതാണ്. അധ്യാപകർ ആരായിരിക്കണം? അവരെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. എന്നാൽ ഞാൻ എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായമായ സ്ത്രീ എടുക്കും. എന്നാൽ കൌമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കർശനമായ ചില അധ്യാപകരെ എടുക്കും. അത് ഇവിടെ എവിടെയെങ്കിലും പോയി ഒരു വീനർ പൊരിച്ചത് തിന്ന് നടക്കുന്നവരായിരിക്കില്ല. അവർ ഒരു വീനർ പൊരിച്ചത് തിന്നുകൊണ്ട് തുടരാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെ. പക്ഷെങ്കിൽ അതിൽ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തുക എന്നത് അത് വചനത്തിലേക്ക് ഇടുക. വചനത്തെ കാത്തുകൊള്ളാൻ കഴിയുള്ള ആരെങ്കിലും ആയിരിക്കട്ടെ. അപ്പോൾ അത് സംഭവിക്കാൻ പോകുകയാണ്. ഈ സഭ അതിലേക്കല്ല നിലകൊള്ളുന്നത്. ഒരു വീനർ പൊരിച്ചത് നല്ല കാര്യം തന്നെ. കൂടാതെ നിങ്ങൾ ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ചെറിയ പിക്നിക്കുകളും അതുപോലെയുള്ള കൂട്ടായ്മയും അത് കൊള്ളാം. അതാണ് കുട്ടികളെ രസിപ്പിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ ഈ സ്ഥലത്ത് ഇവിടെ ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ഒരു വീനർ പൊരിച്ചത് എന്നത് നിങ്ങൾ കൂടി വരുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ എന്തിനെങ്കിലും ആകാം. എന്നാൽ അത് ഈ ദൈവത്തിന്റെ ഭവനത്തിലല്ല. കൂടാതെ നാം ഇവിടെ പാർട്ടികൾ നടത്തുന്നതിന്റെ വിഡ്ഢിത്തരങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്ന് തീർച്ചയായും നമുക്കറിയാം. കൂടാതെ ഇവിടെ ചുറ്റുപാടും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളത് നല്ലവണ്ണം അറിയുന്നു. സൺഡേ സ്കൂളിനെ നിർദ്ദേശപ്രകാരം സൂക്ഷിക്കേണ്ടത് ആരായിരിക്കണം? സൺഡേ സ്കൂൾ സൂപ്രണ്ട് തന്നെയാകുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹത്തിന് ശുശ്രൂഷകരുമായോ ട്രസ്റ്റിമാരുമായോ മാസ്റ്റർമാരുമായോ അല്ലെങ്കിൽ മറ്റാരുമായോ യാതൊന്നും തന്നെ ചെയ്യാനില്ല. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കാര്യാലയമുണ്ട്. നിങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകൻ ആരായിരുന്നാലും ഞാൻ അറിയുന്നില്ല. എന്നാൽ ആ സൺഡേ സ്കൂൾ അധ്യാപകൻ എല്ലാ ക്ലാസും അതിന്റേതായ സ്ഥാനത്തായിരിക്കുന്നു എന്നും എല്ലാ അധ്യാപകരും സന്നിഹിതരാണോ എന്നും കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ അധ്യാപകന് പകരം മറ്റൊരു അധ്യാപകനെ ആ ദിവസത്തേക്ക് ഇല്ലെങ്കിൽ നിയമിക്കണോ എന്നും കാണേണ്ടതുണ്ട്. അതിനുശേഷം ഞായറാഴ്ച തൊട്ടുമുമ്പ് ഈ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൺഡേ സ്കൂൾ സൂപ്രണ്ട് അവിടെ പോയി അവർക്കുള്ള വഴിപാടുകൾ എടുക്കേണ്ടതാണ്. അത് അവരുടെ സൺഡേ സ്കൂളിന്റെ പിരിവ് ശേഖരിച്ചതാകുന്നു. കൂടാതെ എത്ര പേർ ഹാജരായിട്ടുണ്ടെന്നും എത്ര ബൈബിളുകൾ അവർക്ക് ക്ലാസുകളിൽ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിന്റെയും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം. അതിനുശേഷം പ്രസംഗ ശുശ്രൂഷ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് അവന് അതിലുള്ള സ്ഥാനം നൽകപ്പെടുമ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സൺഡേ സ്കൂൾ കഴിഞ്ഞതിനു ശേഷം അവർക്ക് സൺഡേ സ്കൂളിന്റെ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ എത്ര അധ്യാപകരുണ്ടായിരുന്നുവെന്നും എത്ര പേർ ഹാജരായിരുന്നു, മുഴുവൻ സൺഡേ സ്കൂളിൽ എത്ര പേരുണ്ടായിരുന്നുവെന്നും മൊത്തമായി കിട്ടിയ കാണിക്ക എത്രയായിരുന്നുവെന്നും അങ്ങനെ ഇപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പറയേണ്ടതാകുന്നു. ശുശ്രൂഷകരും ട്രസ്റ്റിമാരും പാസ്റ്റർമാരും അത് ചെയ്യാൻ പാടില്ല. അവർക്കതുമായി യാതൊന്നും ചെയ്യാനില്ല. അത് സൺഡേ സ്കൂൾ സൂപ്രണ്ടിന്റെ ജോലിയാകുന്നു. അതിനുശേഷം സൺഡേ സ്കൂളിന് ചില കാര്യങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം കണ്ടാൽ അദ്ദേഹം അത് ട്രസ്റ്റി ബോർഡിന് മുമ്പിൽ അവതരിപ്പിക്കണം. അതിനുമേൽ ആദ്യം ട്രസ്റ്റിമാർ ഒരു മീറ്റിംഗ് കൂടി വരേണ്ടതാണ്. അതിനുശേഷം ട്രസ്റ്റിമാർ അവരുടെ പക്കൽ ആവശ്യമായ പണവും അതുപോലെയുള്ള കാര്യങ്ങളുമുണ്ടെന്ന് കണ്ടാൽ ട്രഷറർ മുഖാന്തരം അത് വാങ്ങാവുന്നതാണ്. അദ്ദേഹത്തിന് അച്ചടിച്ചതായ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ അതെന്ത് തന്നെ ആയിരുന്നാലും അല്ലെങ്കിൽ കുറച്ച് ബൈബിളുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വാക്കുകളും ഉദ്ധരണികളും ഏറ്റവും കൂടുതൽ തിരുവെഴുത്തുകളും കണ്ടെത്താൻ കഴിയുന്ന ഒരു ബൈബിൾ വാങ്ങാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെന്തെങ്കിലും സമ്മാനമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പാരിതോഷികമായിട്ടോ അവർ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർ അത് സഭയിൽ കൂടെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ശുശ്രൂഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അപ്പോൾ അത് ട്രഷറിയിൽ ഉണ്ടെങ്കിലോ എന്ന് കണ്ടെത്താൻ അവരെ അനുവദിക്കുക. നോക്കൂ, അപ്പോൾ ഇത് ആ അഞ്ച് ചോദ്യങ്ങളെയും നോക്കിക്കൊള്ളുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ അടുത്തതിൽ ഇതാകുന്നു. സഹോദരൻ ബ്രഹാം സഭയുടെ നിർദ്ദേശത്തെ ബഹുമാനിച്ചുകൊണ്ട് പുതിയ സഭയുടെ സമർപ്പണത്തിന് നൽകിയിരിക്കുന്ന ഉത്തരവുകൾ ഞങ്ങൾ മനസ്സിലാക്കിയ രീതിക്ക് അനുസൃതമായി ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ ചിലർക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് അവർ സഭ വിട്ടുപോയി. മറ്റുള്ളവർ ഞങ്ങൾ പറയുന്ന യാതൊന്നും കേൾക്കാൻ തയ്യാറല്ല, പ്രത്യേകിച്ചും കുട്ടികൾ. ഞങ്ങൾ അതിനെപ്പറ്റി അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ അവരെ പരിപാലിക്കുന്നത് കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നുവോ അതോ ഞങ്ങൾ അതിനെക്കുറിച്ച് തെറ്റായ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നന്ദി. ഇപ്പോൾ ഇത് വന്നിരിക്കുന്ന മുറയ്ക്ക് തന്നെ ഞാൻ ഇതിന് ഉത്തരം നൽകട്ടെ. സഭയുടെ നിർദ്ദേശത്തെ ബഹുമാനിച്ചുകൊണ്ട് പുതിയ സഭയുടെ സമർപ്പണത്തിന് നൽകിയിരിക്കുന്ന ഉത്തരവുകൾ ഞങ്ങൾ മനസ്സിലാക്കിയ രീതിക്ക് അനുസൃതമായി ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇപ്പോൾ അത് ശരിയാണ്, നിങ്ങൾ ശരിയായി ചെയ്യുന്നു. ഇപ്പോൾ ഇത് ശുശ്രൂഷകരായിരിക്കും, ഞാൻ അങ്ങനെ കരുതുന്നു. കാരണം ഇവിടെ ഇത് ശരിക്കും ഒരു ശുശ്രൂഷകന്റെ തന്നെ ജോലിയാണ്. ശരി, അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ ഞങ്ങൾക്ക് പലപ്പോഴും ജനങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ മേൽ ഭ്രാന്തെടുക്കാറുണ്ട്. അവരെന്നോടും അപ്രകാരം ചെയ്യുന്നു. അവരത് ഏത് മനുഷ്യരോടും ചെയ്യും. നോക്കൂ, അങ്ങനെ അത് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എന്തോ കുഴപ്പമുണ്ട്. അവർ ദൈവവുമായി നേരായ രീതിയിലല്ല. കാരണം ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ഉപദേശത്തിനും ക്രിസ്തുവിന്റെ ഭവനത്തിനും ക്രിസ്തുവിന്റെ ക്രമത്തിനും കീഴ്പ്പെട്ടിരിക്കുന്നു. നോക്കൂ, കൂടാതെ ഏതൊരു പുരുഷനും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയായാലും കുട്ടികളും അവരോട് ഇപ്രകാരം ചെയ്യാൻ ആവശ്യപ്പെടുന്ന ദൈവഭയമുള്ള ഒരു ശുശ്രൂഷകനോട് കോപിക്കുകയും കൂടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും മാതാപിതാക്കൾ ഒരു ശുശ്രൂഷകനോട് കോപിക്കുകയാണെങ്കിൽ ശരിക്കും ഈ സഭയിൽ നമുക്കെടുക്കാൻ കഴിയുന്ന എല്ലാവരെയും നാം ആഗ്രഹിക്കുന്നു. എന്നാൽ അത് മറ്റെവിടെയെങ്കിലും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ നാം അതിനെക്കുറിച്ച് പറയുന്നത് പോലെ അവിടെ ഒരു മുള്ളുണ്ട് അല്ലെങ്കിൽ മരക്കൂട്ടത്തിൽ ഒരു മുയലുണ്ട് എന്ന പോലെയാണ്. ആ വ്യക്തി ശരിയല്ല. അവർ പിരിഞ്ഞു പോകുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, അവരെ വിട്ടയക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നോക്കൂ, അതിനുശേഷം ഏതെങ്കിലും ശുശ്രൂഷകർ അവരുടെ പള്ളിയിലേക്ക് പോകുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവരുടെ വീടുകളിലേക്ക് പോകുകയോ അവർ എന്താണ് വിട്ടുപോയതെന്നും എന്താണ് തെറ്റ് സംഭവിച്ചതെന്നും അവരോട് ചോദിച്ചറിയുക. അതിനുശേഷം അവർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായി യോജിപ്പിലെത്താൻ കഴിയുമോ എന്ന് നോക്കുക. അവർക്കതിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സാക്ഷികളെ അവർക്ക് ഗ്രഹിപ്പിക്കേണ്ടതിനായി അവനോടൊപ്പം എടുത്തുകൊള്ളുക. അപ്പോഴും അവർക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് സഭയുടെ മുമ്പാകെ പറയുക, അവരിവിടെ ഈ സഭയിലെ അംഗമാണെങ്കിൽ. അപ്പോൾ അവരിവിടെ സഭയിലെ അംഗങ്ങളല്ലെങ്കിൽ തീർച്ചയായും അവർ ഈ കൂട്ടായ്മയിലെ അംഗങ്ങളുമല്ല. അവർ നൽകപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് കീഴിലായിരിക്കണം. നോക്കൂ, അവരിവിടുത്തെ നമ്മുടെ നിർദ്ദേശങ്ങൾ കേട്ടിരിക്കണം, കാരണം ഇത് ഈ സഭയുടെ നിർദ്ദേശങ്ങളാകുന്നു. ഇതാണ് നാം ചെയ്യാൻ ആഗ്രഹിക്കാത്തതായ കാര്യങ്ങളും അതുപോലെ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതായ കാര്യങ്ങളുമാകുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ അത് തീർത്തും ചെയ്തിരിക്കണം. ഞാൻ എന്നെ തന്നെ തുറന്നു കാട്ടുകയാണ്. ഈ ടേപ്പിലൂടെ അവരോട് ഇവിടെ വെച്ച് പറയുക, ഇത് ഞാനാകുന്നു. അവർക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാനും ഇത് ഞാനാണ് സംസാരിക്കുന്നതെന്ന് അറിയാനും കഴിയും. ഇത് നിങ്ങളല്ല. നിങ്ങൾ എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാനതിനെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എനിക്കറിയാവുന്നതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് നൽകുന്നു. ഇപ്പോൾ ഈ ജനങ്ങൾ ദേഷ്യപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ നിന്നും പോയാൽ അതിനെക്കുറിച്ച് തിരുവെഴുത്തെന്ത് പറയുന്നു? സഹോദരൻ ബ്രഹാം, അവർ നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. എന്തെന്നാൽ അവർ നമ്മോട് കൂടെയുള്ളവരായിരുന്നില്ല. അതതിനെ ഉറപ്പിക്കുന്നു. സഭയെ വിട്ടുപോയി, അതാണ് അവർ ചെയ്തത്. ശരി, മറ്റുള്ളവർ ഞങ്ങൾ പറയുന്ന യാതൊന്നും കേൾക്കാൻ തയ്യാറല്ല, പ്രത്യേകിച്ചും കുട്ടികൾ. കുട്ടികൾ അച്ചടക്കം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അവർക്കത് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കണം. അതെന്റേത് തന്നെ ആയിരുന്നാലും എന്റെ കുഞ്ഞുങ്ങൾ ഏത് സമയത്തും ഇവിടേക്ക് വന്നാലും അവർ അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ നിങ്ങളൊരു വടിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാറ, റിബേക്ക, ജോസഫ്, ബില്ലി അല്ലെങ്കിൽ അതാരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്നോട് പറയുക, ഞാനതിനെ നോക്കിക്കൊള്ളാം. അവർക്ക് ശരിയായി പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ശരിയായി പെരുമാറാൻ പഠിക്കുന്നതുവരെ അവർ സഭയിൽ നിന്നും വിട്ടുനിൽക്കും. ഇതൊരു മത്സരം നടക്കുന്ന സ്ഥലമല്ല, ഇത് ദൈവത്തിന്റെ ഭവനമാകുന്നു. ഇത് കളിക്കാനുള്ളതോ തെന്നി നീങ്ങുന്നതിനോ കുറിപ്പുകൾ എഴുതുന്നതിനോ അട്ടഹസിക്കുന്നതിനോ തമാശയ്ക്കുള്ള സ്ഥലമല്ല. ഇത് ദൈവത്തിന്റെ ഭവനമാകുന്നു. ഇത് ദൈവികമായി തന്നെ നടത്തപ്പെടണം. നിങ്ങളിവിടെ ആരാധനയ്ക്കായി വരുന്നു യാതൊരു സന്ദർശനത്തിന് പോലുമല്ല. ഇതൊരു വിനോദസഞ്ചാര മൈതാനമല്ല, ഇതൊരു സന്ദർശന സ്ഥലവുമല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ സന്ദർശന സ്ഥലമാകുന്നു. അവൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുക, പരസ്പരം എന്താണ് പറയാനുള്ളതെന്ന് എന്നുള്ളതല്ല. നാം പരസ്പരം കൂട്ടായ്മയ്ക്കായി ഇവിടെ വരുന്നില്ല, നാം ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയ്ക്കായി ഇവിടെ വരുന്നു. ഇത് ആരാധനയുടെ ഭവനമാകുന്നു. കുട്ടികൾ തീർത്തും അച്ചടക്കമുള്ളവരായിരിക്കണം അവർ, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും പഠിച്ചിരിക്കണം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. അതായത് ഈ ശുശ്രൂഷകർ, ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഈ ശുശ്രൂഷകർ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ മാതാപിതാക്കൾ സ്വയം അവരെ തന്നെ ശരിയാക്കേണ്ടതാകുന്നു. ഞങ്ങൾ അവരുടെ കുട്ടികളെക്കുറിച്ച് അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ അവരെ പരിപാലിക്കുന്നത് കൂട്ടാക്കുന്നില്ല. അവർ ഈ സഭയിലെ അംഗങ്ങളാണെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേരെ നിങ്ങളോടൊപ്പം എടുത്തുകൊള്ളുകയും ആ മാതാപിതാക്കളെ ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കായി ഏതെങ്കിലും ഒരു കാര്യാലയത്തിലേക്ക് വിളിക്കുക. അതാരായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. അത് ഞാനായിരുന്നാലും, അത് സഹോദരൻ നെവിലായിരുന്നാലും, ബില്ലിപ്പോളും അവന്റെ കൊച്ചുകുട്ടിയുമായിരുന്നാലും, അത് സഹോദരൻ കൊളിൻസും അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളോ അല്ലെങ്കിൽ നിങ്ങളിൽ ബാക്കിയുള്ളവരിൽപ്പെട്ട ആരായാലും കാര്യമല്ല. നാം പരസ്പരം സ്നേഹിക്കുന്നു. എന്നാൽ നാം ദൈവത്തോടും അവന്റെ വചനത്തോടും കടപ്പെട്ടവരാകുന്നു. അത് ഡോക്കായിരുന്നാലും അതാരായാലും കാര്യമല്ല. നമുക്ക് ഓരോരുത്തരെയും അകത്തേക്ക് വിളിച്ച് പരസ്പരം സത്യസന്ധത ഉള്ളവരായിരിക്കണം. നാം പരസ്പരം സത്യസന്ധരല്ലെങ്കിൽ ദൈവത്തിന് എപ്പോഴെങ്കിലും നമ്മോട് എങ്ങനെ ഇടപെടാൻ കഴിയും? നാം അവനോട് എങ്ങനെ സത്യസന്ധതയുള്ളവരായിരിക്കും? നോക്കൂ, ഇതൊരു നിർദ്ദേശമാകുന്നു. നാം ദൈവത്തിന്റെ ഭവനത്തെ സൂക്ഷിക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ശുശ്രൂഷകർ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. നോക്കൂ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെ നിങ്ങളോടിപ്പോൾ അവയെ മനസ്സിലാക്കാനായി പറയുന്നത്. ഇത് നിങ്ങൾ അവരുടെ മാതാപിതാക്കളോട് പറയുകയും അവരത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, അവരത് കേൾക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ മറ്റൊരു ശുശ്രൂഷകനെയോ അല്ലെങ്കിൽ ട്രസ്റ്റിമാരിൽ ഒരാളെയോ അല്ലെങ്കിൽ ഈ സഭയിലുള്ള ഏതെങ്കിലും ഒരു നല്ല വ്യക്തിയെയും കൂട്ടി നിങ്ങളുടെ ട്രസ്റ്റിയെയും വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷകരുടെ ഭരണസമിതി എടുക്കുക. നിങ്ങളുടെ ശുശ്രൂഷകർ എല്ലാവരും കൂടി ചേർന്ന് പറയുക, സഹോദരൻ ജോൺ, സഹോദരൻ ഹെൻഡേഴ്സൺ, സഹോദരൻ ജാക്സൺ അല്ലെങ്കിൽ അതാരായാലും നോക്കുക, അവരുടെ കുട്ടികൾ തെറ്റായി പെരുമാറുന്നു. ഞങ്ങൾ അവരുടെ കുട്ടികളെക്കുറിച്ച് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ അവരോട് പറഞ്ഞിരിക്കുന്നു, അവരത് കേൾക്കുന്നില്ല. അതിനുശേഷം സഹോദരൻ ജോൺസിനെ അകത്തേക്ക് വിളിക്കുക, അല്ലെങ്കിൽ അത് സഹോദരൻ ആരായിരുന്നാലും അത് ആരായാലും വിളിക്കുക, എന്നിട്ട് പറയുക, സഹോദരൻ ജോൺസ്, ഞങ്ങൾ നിങ്ങളെ ഒരു കൂടിക്കാഴ്ചയ്ക്കായി ഇവിടെ വിളിച്ചിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, കൂടാതെ നിങ്ങൾ ഞങ്ങളുടെ ഒരു ഭാഗമാകുന്നു. നിങ്ങൾ ഞങ്ങളിൽ ഒരാളാകുന്നു. ഞാൻ ഈ പ്രത്യേക ടേപ്പ് സജ്ജമാക്കി. സഹോദരൻ ബ്രൺഹാം എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങളെ കൽപ്പിക്കട്ടെ. നോക്കൂ, ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ ശരിയായി പെരുമാറണമെന്ന് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. നോക്കൂ, അവർ ശരിയായി പെരുമാറുന്നില്ലെങ്കിൽ, നിങ്ങൾക്കവരെ പള്ളിയിൽ ശരിയായി പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ദൈവഭവനത്തിലേക്ക് വരുമ്പോൾ അവരെ മറ്റാരുടെയെങ്കിലും അടുക്കൽ അവർ ദൈവഭവനത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നതുവരെ വിട്ടേക്കുക. നോക്കൂ, എന്നാൽ ഇതൊരു നിർദ്ദേശമാകുന്നു, ഇത് നടപ്പിലാക്കേണ്ടത് ആവശ്യമാകുന്നു. നോക്കൂ, ഇപ്പോൾ മറ്റേ ചോദ്യത്തിലേക്ക് തുടരുന്നു. ഇപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നുവോ? ഇല്ല ശ്രീമാൻ, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ല. അത് ശരിയാണ്. ഞാനിത് വീണ്ടും പറയുന്നു, ഇത് നിർദ്ദേശങ്ങളാകുന്നു. പട്ടാളത്തിൽ അവർ നിങ്ങളോട് ചോദിക്കുകയില്ല, നിങ്ങൾ പോയി ഒരു പ്രത്യേക കാര്യം ചെയ്യുമോ? നിങ്ങൾ പട്ടാളത്തിലാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ നിർബന്ധിതനാണ്. നോക്കൂ, അതേ രീതിയിൽ തന്നെയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ നിർബന്ധിതനാണ്. എന്റെ മറ്റ് സഹോദരന്മാരും മറ്റുള്ള മനുഷ്യരും മറ്റും ഇതിനെക്കുറിച്ച് എന്ത് തന്നെ പറഞ്ഞാലും ഇതിനുവേണ്ടിയുള്ള നിലപാടെടുക്കാൻ ഞാൻ നിർബന്ധിതനാണ്. ഞാനിത് ചെയ്യാൻ നിർബന്ധിതനാണ്. എനിക്ക് വികാരങ്ങളെ വേദനിപ്പിക്കാനും മനുഷ്യരെ തുണ്ടം തുണ്ടമായി മുറിക്കുകയും വേണം. എന്നാൽ ഞാൻ നിങ്ങൾ ഓസ്വാൾഡിനെ പോലെ ചെന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾക്കൊരു മനുഷ്യനോടും അവന്റെ പ്രവർത്തികളോടും വിയോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നെ നിങ്ങൾ അവന്റെ കൈകുലുക്കി അപ്പോഴും അവനോട് അതേ വികാരങ്ങൾ തന്നെ വെക്കുന്നില്ലെങ്കിൽ, പിന്നെ നിങ്ങളിൽ എന്തോ കുഴപ്പമുണ്ട്. എനിക്കൊരു മനുഷ്യനുമായി യോജിക്കാൻ കഴിയില്ലെങ്കിൽ കഠിനമായി ഒരു വശത്ത് നിന്ന് മറ്റൊരു വശം വരെ, എന്നിട്ടും ക്രിസ്തുവിനെ പോലെ അവനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നെ എന്റെ ആത്മാവിൽ എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് ക്രിസ്തുവിന്റെ ആത്മാവല്ല ഉള്ളത്. നോക്കൂ, അവൻ പറയുകയാണ്, ശരി സഹോദരൻ ബ്രൺഹാം, ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ പഠിപ്പിക്കൽ ഇതാണ് അതാണ്. ശരി സഹോദര, ഞാനും നിങ്ങളുടെ കൂടെ ഒരു യുക്തിവാദത്തിന് ഒരുമിച്ച് കൂടാം. നമുക്ക് നമ്മെ തന്നെ അതിനായി എടുക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ മുറിയിലേക്ക് പോയിട്ട് ഞങ്ങൾ അത് വാദിച്ചു തീർക്കും. അദ്ദേഹം എന്നെ തുണ്ടം തുണ്ടമായി മുറിക്കും. എനിക്കും അദ്ദേഹത്തോട് തിരിച്ചും കാര്യങ്ങൾ പറയാനുണ്ടാകും. എന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അതേപോലെ തന്നെ എനിക്ക് തോന്നാൻ കഴിയുന്നില്ലെങ്കിലും, അതായത് അവൻ അപ്പോഴും എന്റെ സഹോദരനാണ്, ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും അവനെ സഹായിക്കില്ല. അവനെ സഹായിക്കാൻ എനിക്ക് യാതൊരു വഴിയുമില്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവിടെ പോകുന്നതിന്റെ പ്രയോജനം എന്താണ്? അവനോട് പറയുക, ആദ്യത്തെ സ്ഥാനത്ത് തന്നെ ആദ്യം, സഹോദര, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ അവിടേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് തന്നെ അതെന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ദൂരത്താക്കട്ടെ. കാരണം എനിക്ക് നിന്നെ സ്നേഹിക്കുന്നതുവരെ എനിക്ക് നിന്നെ സഹായിക്കാനാകില്ല. അത് ശരിയാണ്, അതാണ് വഴി. നോക്കൂ, അത് തുടരുക. നിങ്ങളത് കൃത്യമായി ചെയ്തിരിക്കുന്നു. ആ രീതിയിലാണ് അത് ചെയ്തിരിക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും അത് തെറ്റിദ്ധരിച്ചിട്ടില്ല. അതോ ഞങ്ങൾ അതിനെക്കുറിച്ച് തെറ്റായ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, അത് ചെയ്യുന്നതിന്റെ ശരിയായ വഴി അതാണ്. നിർദ്ദേശങ്ങൾ കാക്കപ്പെടട്ടെ, കാരണം ഇത് തുടർച്ചയായി. ഇപ്പോൾ ചെറിയ കുട്ടികളും അമ്മമാരും ചെറിയ കുഞ്ഞുങ്ങളും മറ്റും അവർക്കരയും. അവർ വളരെയധികം കരയുകയും നിങ്ങളുടെ പാസ്റ്ററെ അവിടെ തടസ്സപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അവന്റെ അംഗരക്ഷകനാണെന്നും നിങ്ങൾ അവന്റെ സുവിശേഷ അംഗരക്ഷകനാണെന്നും ഓർക്കുക. നോക്കൂ, അത് കർത്താവിന്റെ സന്ദേശത്തെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ശുശ്രൂഷകനാണ്. നിങ്ങൾ എന്ത് ചെയ്യും? അതിപ്രകാരം ഒരു മനുഷ്യൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതുപോലെ അവൻ തന്റെ കൃത്യനിർവഹണത്തിലായിരിക്കുന്നു. അതുപോലെ ഒരു മനുഷ്യൻ പ്രസംഗിക്കുമ്പോൾ അവൻ വചനത്തോട് ബാധ്യസ്ഥനായിട്ട് അവൻ ഈ കാര്യങ്ങളോട് ബാധ്യസ്ഥതയുള്ളവനായിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഒരു കാര്യാലയവുമായി ബാധ്യസ്ഥരാകുന്നു. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അത് ചെയ്യുന്നതിനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ ഒരു കൂടിക്കാഴ്ച ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ എനിക്ക് കഴിയാവുന്നത്ര വേഗത്തിൽ ഞാൻ ശ്രമിക്കുന്നതാണ്. സഹോദരൻ ബ്രൺഹാം, ഇവിടെ മൂന്ന്, ഈ കാർഡിൽ രണ്ട് ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. സഹോദരൻ ബ്രൺഹാം, ജനങ്ങൾക്കായി സഭയിൽ വഴിപാടുകൾ എടുക്കുന്നതിനുള്ള നയം എന്തായിരിക്കണം? ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പാസ്റ്റർക്കായിട്ടല്ലാതെ ജനങ്ങൾക്കായി സഭയിൽ വഴിപാടുകൾ എടുക്കാൻ പാടില്ല എന്ന് ഞാൻ കരുതുന്നു. ആരെങ്കിലും ദാനശീലത്തിന് വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വന്നാൽ, അതായത് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരാവശ്യമുണ്ടായാൽ, അതിപ്രകാരം ഇവിടെ നമ്മുടെ കൂട്ടായ്മയിൽ ഒരാളെ പോലെ നമ്മുടെ സഹോദരന്മാരിൽ ഒരാൾക്ക് അവർക്കെന്തോ ചില കുഴപ്പങ്ങളുണ്ടായി എന്ന് പറയാം. ശരി, അതിനെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നത് അത് പ്രസംഗവേദിയിൽ പ്രഖ്യാപിക്കണമെന്നാണ്. പാസ്റ്റർ അത് ചെയ്യാൻ അനുവദിക്കുക. അത് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. ഏതെങ്കിലും ചില സഹോദരന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ആ രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ അദ്ദേഹം അത് സഭയിൽ അവതരിപ്പിക്കാനിടയാകട്ടെ. അത് ആരെങ്കിലും ആവശ്യമുള്ള ഒരാളാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ ആ വ്യക്തിക്കായി വഴിപാടെടുക്കാൻ താൽപര്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഭരണസമിതി കൂടിച്ചേർന്ന് ട്രഷറിയിൽ നിന്ന് അവർ ഈ വ്യക്തിക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു തുക തീരുമാനിക്കട്ടെ. എന്നാൽ ആ സമയത്ത് ട്രഷറിയിൽ പണം കുറവാണെങ്കിൽ, കൂടാതെ അവർക്കത് ചെയ്യുന്നത് വഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ശരി, അത് ഭരണസമിതിയുമായി സംസാരിക്കട്ടെ, എന്നിട്ട് പാസ്റ്ററിന് നിർദ്ദേശങ്ങൾ നൽകട്ടെ. അതിനുശേഷം പാസ്റ്റർ ഈ പ്രത്യേക കാര്യം ചോദിക്കട്ടെ. ഉദാഹരണത്തിന്, ഇപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ സഹോദരൻ ജോൺസ്, അദ്ദേഹത്തിന് ഒരു ഭയങ്കര അപകടം സംഭവിക്കുകയും അദ്ദേഹത്തിന്റെ വീട് കത്തിയെരിഞ്ഞുപോയി. ഇന്ന് രാത്രി ക്രിസ്ത്യാനികളെ പോലെ നാം ഒരുമിച്ച് പോകുകയും സഹോദരൻ ജോൺസിന്റെ വീട് തിരികെ കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തെ സഹായിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നാം ഓരോരുത്തരും ഒരു പ്രതിജ്ഞ നടത്തുന്നു. നോക്കൂ, അല്ലെങ്കിൽ അത് എന്ത് തന്നെയായാലും നോക്കൂ, നാം അത് ചെയ്യും. അത് പ്രസംഗവേദിയിൽ നിന്നും പറയട്ടെ, ആ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. അതിനെ തുടർന്ന് നാം വാക്കു പറഞ്ഞതുപോലെ അത് കൊടുക്കുകയും അതിനുശേഷം അത് സഭയിലെ ട്രഷററെ ഏൽപ്പിക്കുകയും ചെയ്യുക. ഈ പ്രതിജ്ഞകൾ സഭയുടെ ട്രഷറർ മുഖാന്തരം മാത്രം നൽകുകയും അവർക്കത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ ആ വ്യക്തിക്ക് അത് കൈപ്പറ്റിയതിന്റെ ഒരു രസീത് നൽകുക. കാരണം അത് നികുതി വീണ്ടെടുക്കലാണോ അല്ലയോ എന്നെനിക്കറിയില്ല. അതിപ്രകാരം എന്തെങ്കിലും അതിന് കാണുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇപ്പോൾ എന്നാൽ ഒരു അപരിചിതൻ കടന്നു വന്നിട്ട് ഒരു അപരിചിതനെ പോലെ ഒരാൾ വരുമ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ശരി, നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചത്? ഞാൻ യാത്രയിലായിട്ട് എന്റെ വണ്ടിയുടെ ഒരു ടയർ പൊട്ടി തകർന്നുപോയി. എനിക്കൊരു പുതിയ ടയർ ആവശ്യമാകുന്നു. ഒരു പുതിയ ടയറിന് വേണ്ടി ഇന്ന് രാത്രി ഒരു വഴിപാടെടുക്കുക. ഇപ്പോൾ അത് ചെയ്യാൻ പാടില്ല. ഇല്ല, അത് ചെയ്യാൻ പാടില്ല. ഇത് കാണപ്പെടുന്നത് അത് നിങ്ങൾക്കറിയാവുന്ന ആരുടെയെങ്കിലും ആവശ്യമുള്ള കാര്യമാണെന്ന് കാണപ്പെടുന്നെങ്കിൽ ഭരണസമിതി തമ്മിൽ കണ്ടുമുട്ടി ട്രഷറിന്റെ പക്കൽ നിന്നും ഒരു നിശ്ചിത തുക നിശ്ചയിക്കാൻ കഴിയും. അത് ആ മനുഷ്യന് ഒരു ടയർ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ അതെന്തായിരുന്നാലും ആകുന്നു. അല്ലെങ്കിൽ സഭയിലെ ട്രഷറിയിൽ ഒന്നുകിൽ പണം കുറവാണെങ്കിൽ ഭരണസമിതിയാണ് പിന്നെ അത് തീരുമാനിക്കുന്നത്. അതായത്, ഈ കാര്യങ്ങൾ ഇതിൽ പാസ്റ്ററിന് യാതൊന്നും ചെയ്യാനില്ല, അത് ചെയ്യേണ്ടത് ശുശ്രൂഷകരാണ്, നോക്കൂ, അല്ലെങ്കിൽ ഭരണസമിതിയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാണെങ്കിൽ ഇത് തീരുമാനിക്കപ്പെട്ടാൽ അത് പാസ്റ്ററിനോട് പറയുക. അപ്പോൾ പാസ്റ്ററിന് വഴിപാടെടുക്കാം. എന്നാൽ ശ്രദ്ധിക്കുക, ഇതൊരു അപരിചിതനാണെങ്കിൽ അതൊരു അടിയന്തരാവശ്യമായ കാര്യമാണ്. ഒരു വ്യക്തിക്ക് അല്പം പണം ആവശ്യമുണ്ടായിട്ട് അതൊരു ന്യായമായ ആവശ്യത്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ഇപ്പോൾ ഇത് എന്റെ അഭിപ്രായമാണ്, ഇത് ശരിയായും ഒരു ന്യായമായ കാര്യത്തിനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അതൊരു ന്യായമായ കാര്യത്തിന് മാത്രം കാരണമാകുന്നു. ഇപ്പോൾ ആദ്യം നിങ്ങൾ അവിടെ വീട്ടിൽ ചെന്ന് എന്റെ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ, ജനങ്ങൾ അതുവഴി കടന്നു വന്നിട്ട് ഞാൻ ആദരണീയനായ ഇന്ന ഇന്ന സഭയിൽ നിന്നുമുള്ള ഇന്ന ഇന്ന ആളാകുന്നു, എനിക്ക് ഇവിടെ വഴിയിൽ വെച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, കൂടാതെ എനിക്ക് ഒരു കൂട്ടം ടയറുകൾ ആവശ്യമാണ്, ഞാനൊരു യോഗത്തിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നുവെന്നും എന്റെ പക്കൽ ഒരു വഴിപാടുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലുമായിട്ട് ഞാൻ അവർക്ക് ഒരു കൂട്ടം ടയറുകൾ വാങ്ങിക്കാൻ ആവശ്യമുള്ളതനുസരിച്ച് ഞാനത് അവർക്ക് കൊടുക്കും. പിന്നെ ദൈവവേലക്കാരുടെ രേഖകളിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷകൻ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരിക്കലും താമസിച്ചിരുന്നതായി കണ്ടുകിട്ടാറില്ല. ഈ വർഷങ്ങളിൽ 10,000 അല്ലെങ്കിൽ $20,000 ഞാൻ ഇതുപോലെ നൽകിയതിനെ കുറിച്ച് പുസ്തകങ്ങളിൽ എഴുതിയിരിക്കും. അവർ എവിടെ നിന്നാണെന്നോ അവർ ആരാണെന്നോ ഒരിക്കലും അവരെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞിരുന്നില്ല. അതിനെക്കുറിച്ച് പിന്നെ മനസ്സിലാക്കുന്നത് മറ്റ് ദൈവവേലക്കാർ പറയുമ്പോഴാകുന്നു. എന്തുകൊണ്ട്? അയാൾ എന്നോടും ഇതും അതും കൂടാതെ അതും മറ്റേതും പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ സഭ ഉത്തരവാദികളല്ല, അവരുടെ സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അത് ശരിയാണ്, അവരുടെ സ്വന്തമായതിന് അവർ ഉത്തരവാദികളാകുന്നു. എന്നാൽ ഒരു യോഗ്യമായ കാരണമുണ്ടെന്ന് കാണപ്പെടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അത് നിങ്ങൾ ട്രസ്റ്റികൾ പറഞ്ഞേക്കാം. ശരി, ഇപ്പോൾ ഒരു നിമിഷം കാത്തിരിക്കുക. ഈ മനുഷ്യൻ, അദ്ദേഹം അവിടെയാകുന്നു, അദ്ദേഹത്തിന്റെ കാർ അവിടെയുണ്ട്, ഇതാകുന്നു അത്, ഇത് സംഭവിച്ചു എന്നത് ശരിയാണ്, കൂടാതെ ഇതുമാകുന്നു, ഇത് നമ്മുടെ കൂട്ടായ്മയിലുള്ളതല്ല, നോക്കൂ, എന്നാൽ ഇതങ്ങനെയാണ്. അതിനുശേഷം അവർ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നിട്ട് പുറമേയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പ്രത്യേകമായി എന്തെങ്കിലും പറയും. നമ്മുടെ സ്വന്തമായവരല്ല, ഇപ്പോൾ നോക്കൂ, നമ്മുടെ സ്വന്തം ആളുകളല്ല, നമ്മുടെ സ്വന്തം ആളുകളെ അവരുടെ ഇടയിൽ അവരുടെ സ്വന്തം ഇവിടെയുള്ള സഹോദരങ്ങൾ ഇവിടെ കാണുക. എന്നാൽ അത് പുറത്തുനിന്നുള്ള ആരെങ്കിലുമാണെങ്കിൽ അയാൾക്ക് വിശക്കുന്നുവെന്ന് ഒരു വ്യക്തി പറയുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പോക്കറ്റിൽ നിന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും സ്നേഹോപകാരം നൽകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാകുന്നു. എന്നാൽ ഞാൻ സംസാരിക്കുന്നത് സഭയ്ക്കായിട്ടാണ്. അതിനുശേഷം സഭയിലെ ജനങ്ങളോട് സംഭാവന നൽകാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്നെ, ഇപ്പോൾ നിങ്ങൾക്കൊരു സുവിശേഷകനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇവിടെ പ്രസംഗിക്കുന്നതിനാകുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് മനസ്സിലാക്കുന്നു, നിങ്ങൾക്കറിയാം, അതായത് നിങ്ങൾ അദ്ദേഹത്തിന് ഒരു വഴിപാട് നൽകുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശമ്പളം നൽകുകയും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തും ആകാം. എന്നാൽ അതിനുശേഷം ഈ വ്യക്തി ഇവിടെയായിട്ട് അത് വെറും ന്യായമായ കാരണത്താലാണെങ്കിൽ, കൂടാതെ പാസ്റ്ററും അതോടൊപ്പം ഭരണസമിതി സമ്മതിക്കുകയും അതിനെക്കുറിച്ച് പാസ്റ്ററോട് പറയുകയും ചെയ്യുക. തുടർന്ന് പാസ്റ്റർ പറയട്ടെ, ഒരു പ്രത്യേക വ്യക്തി ഇവിടെ സന്നിഹിതനായിരിക്കുന്നു, നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയില്ല, അദ്ദേഹം കടന്നുവന്ന് ഞങ്ങളോട് ആഹാരത്തിന് വേണ്ടി അപേക്ഷിച്ചു, തന്റെ കുട്ടികൾക്ക് വിശക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്കതിനുള്ള സമയം കിട്ടിയില്ല, അദ്ദേഹം അവകാശപ്പെടുന്നത് ശരിയാണോ എന്ന് അത് പോയി നോക്കാൻ ഞങ്ങൾക്ക് സമയമുണ്ടായില്ല. നോക്കൂ, അങ്ങനെയുള്ള എന്തെങ്കിലുമാണെങ്കിൽ പിന്നെ നമ്മുടെ സ്വന്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശുശ്രൂഷകർ പോയി അത് ശരിയാണോ എന്ന് അന്വേഷിക്കണം. നോക്കൂ, അതിനുശേഷം അത് യോഗ്യമാണെന്ന് കണ്ടാൽ പിന്നെ അത് ചെയ്യുക. അത് യോഗ്യമല്ലെങ്കിൽ അത് ചെയ്യരുത്, അത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ അതിവിടെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പാസ്റ്ററെ ഇത് പറയാൻ അനുവദിക്കുക. ഇപ്പോൾ ട്രസ്റ്റിമാരുടെ ഭരണസമിതി എന്നോട് അവർക്ക് ഈ വ്യക്തി അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നു. അവന്റെ പേര് ജിം ജോൺസ് എന്ന് അവൻ പറയുന്നു. അല്ലെങ്കിൽ അതെന്ത് തന്നെ ആയിരുന്നാലും അദ്ദേഹം ഇവിടെ തന്നെ ഇരിക്കുന്നു. ശ്രീമാൻ ജോൺസ്, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ? ഇപ്പോൾ ശ്രീമാൻ ജോൺസ്, ശുശ്രൂഷയുടെ അവസാനം നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെയുള്ള പുറകുവശത്തെ വാതിലിൽ നിൽക്കുക. ആർക്കെങ്കിലും അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഈ മനുഷ്യന് വേണ്ടി ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അത് നൽകുക. അത് മനസ്സിലായോ? ഇപ്പോൾ അത് നിങ്ങളുടെ ടേപ്പുകളിൽ കിട്ടിയോ? അത് ടേപ്പുകളിൽ ഉള്ളവരോടാക്കുന്നു. കൂടാതെ അതിലൊന്ന് സഹോദരൻ കൊളിൻസിന് തന്റെ ടേപ്പിൽ അത് വിട്ടുപോയിരിക്കുന്നു. ആ ഉദ്ധരണി വീണ്ടും ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കഴിയുമെങ്കിൽ, കാരണം അദ്ദേഹം ശുശ്രൂഷകരിൽ ഒരുവനാകുന്നു. എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ട് അയാൾ ഒരു അടിയന്തരാവസ്ഥയിലായിട്ട് അദ്ദേഹം സഭയിൽ നിന്ന് ഒരു കാണിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ ട്രസ്റ്റിമാരും അല്ലെങ്കിൽ ശുശ്രൂഷകരും തമ്മിൽ ഒരുമിച്ച് കൂടട്ടെ. അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് കൂടി വരട്ടെ. എന്നിട്ട് ഈ തീരുമാനമെടുക്കുകയും അതിനുശേഷം ഇതപ്രകാരം ചെയ്യാമെന്ന് പാസ്റ്ററോട് പറയുക. അവർ ഇപ്രകാരം പാസ്റ്റർ പറയട്ടെ, അതായത് ഈ പ്രത്യേക വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു വിളിക്കുക. ഞങ്ങൾ ഈ വ്യക്തി അറിയുന്നില്ല. നമ്മുടെ ഇവിടുത്തെ രീതി പ്രകാരം ജനങ്ങൾക്കായി കാണിക്കകൾ എടുക്കുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ്. കൂടാതെ അതായത് നമ്മുടെ സ്വന്തം അയർക്കു വേണ്ടിയാകുന്നു. എന്നാൽ ഇവിടെയുള്ള ഈ വ്യക്തി, അദ്ദേഹം പറയുന്നത് അദ്ദേഹം തകർന്നിരിക്കുന്നുവെന്നും അയാൾക്ക് അടിയന്തരമായി ഒരാവശ്യമുണ്ടെന്നും അദ്ദേഹത്തിന് രോഗികളായ കുട്ടികളുമുണ്ട് എന്നാകുന്നു. അദ്ദേഹം തന്റെ കുട്ടികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അതെന്തൊക്കെ തന്നെയായാലും അടിയന്തരമായി ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കുന്നു. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ ശ്രീമാൻ? നോക്കൂ, അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കട്ടെ. എന്നിട്ട് പറയുക, ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് കാണുക, അദ്ദേഹം ആരാണെന്ന് നോക്കുക. ഇപ്പോൾ ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഈ വ്യക്തി മുന്നിലത്തെ വാതിൽക്കൽ നിൽക്കട്ടെ. അവിടെ ജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇതിലേക്ക് സംഭാവന നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി സ്വാതന്ത്ര്യമുള്ളവരാണ്. ഞങ്ങൾ അത് സഭയിൽ വിളിച്ചറിയിക്കുക മാത്രം ചെയ്തിരിക്കുന്നു. നിങ്ങളിത് അനുവദിക്കുന്നില്ല, നിങ്ങളത് വിളിച്ചറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നോക്കൂ, അത് ഒരപരിചിതനോടുള്ള ആതിഥ്യ മര്യാദയാണ്. നോക്കൂ, ഇപ്പോൾ മനസ്സിലായോ? ശരി, ആ ചോദ്യത്തെ അത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നതായി ഞാൻ കരുതുന്നു. ടേപ്പുകളെ കുറിച്ച് എന്താകുന്നു? ഇപ്പോൾ അതുപോലെ തന്നെ ടേപ്പുകളെ കുറിച്ച് എന്താകുന്നു? ഇതിനൊരു ചോദ്യചിഹ്നമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ പേർ ഓഫീസിലേക്ക് കത്തുകൾ, ടേപ്പുകളെ കുറിച്ചുള്ള നിങ്ങളുടെ നടപടിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ മറ്റുള്ളവർ സഭയ്ക്ക് ചുറ്റുമായി ടേപ്പുകൾ വിൽക്കുകയും ശ്രീമാൻ മഗ്വയറിന് അവരുടെ മേൽ ലാഭത്തിന്റെ അവകാശ ധനം നൽകേണ്ടിയിരിക്കുന്നു. ശരി, ടേപ്പുകൾ ഒരു കരാർ മൂലമാകുന്നു. അതുകൂടാതെ എനിക്ക് കരാറിന്റെ കാലാവധി എപ്പോഴാണ് തീരുന്നതെന്ന് കൃത്യമായി അറിയില്ല. എന്നാൽ ട്രസ്റ്റിമാർക്കറിയാം. ഇത് ട്രസ്റ്റിമാർക്ക് അവകാശപ്പെട്ടതാകുന്നു. അത് ശുശ്രൂഷകർക്കല്ല, ട്രസ്റ്റിമാർക്കാകുന്നു. പാസ്റ്റർക്കുമല്ല, ട്രസ്റ്റിമാർക്കാകുന്നു. ട്രസ്റ്റിമാർ അവരാണ് മിക്കപ്പോഴും, ഞാനതിന് മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം, അവരാണ് കരാർ എഴുതുന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണെങ്കിൽ പിന്നെ ട്രസ്റ്റിമാർ അത് തിരുത്തട്ടെ. ഈ ട്രസ്റ്റിമാർക്ക് ടേപ്പുകൾ നിർമ്മിക്കുന്ന വ്യക്തിയുമായി ഒരു കരാറുണ്ട്. കൂടാതെ ടേപ്പുകൾ വിൽപ്പനാധികാരമുള്ളവർ മൂലമാകുന്നു. വിൽപ്പനാധികാരമുള്ള വ്യക്തി അനുവദിച്ചിട്ടല്ലാതെ മറ്റാർക്കും ടേപ്പുകൾ നിർമ്മിക്കാൻ കഴിയില്ല. അവർക്കത് വിൽക്കുന്നതിനും വിൽപ്പനാധികാരമുള്ള വ്യക്തി അനുവദിച്ചില്ലെങ്കിൽ അതിന് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ അതിന്റെ വ്യവസ്ഥ അതാകുന്നു. നോക്കൂ, അതായത് വിൽപ്പനാധികാരമുള്ള വ്യക്തി അത് കൈവശം വെച്ചിരിക്കുന്നു. നോക്കൂ, കൂടാതെ വിൽപ്പനാധികാരം കൈവശമുള്ള വ്യക്തി ടേപ്പുകൾ നിർമ്മിക്കാൻ ഇന്ന ഇന്ന വ്യക്തികളെ അനുവദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. അവർ എല്ലാവരെയും ടേപ്പുകൾ നിർമ്മിക്കാൻ അനുവദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. അവർ എല്ലാവരെയും ടേപ്പുകൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വിൽപ്പനാധികാരം കൈവശമുള്ള വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. അദ്ദേഹത്തിന് ടേപ്പുകൾ നിർമ്മിക്കാനും വിൽക്കാനും വേണ്ടി വിൽപ്പനാധികാരത്തിന്റെ ഉടമയിൽ നിന്ന് ഒപ്പിട്ട ഒരു ചെറിയ കുറിപ്പ് അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അതിനുശേഷം അദ്ദേഹം ആ നിയമത്തിന്റെ കീഴിൽ തടസ്സമില്ലാത്തവനാകുന്നു. കാരണം അത് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് വിൽപ്പനാധികാരം എടുത്തിരിക്കുന്ന ആ മനുഷ്യന് നിങ്ങൾ ബാധ്യസ്ഥനായിരിക്കെ നിങ്ങളെ തന്നെ സ്വയം എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മോശം വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അയാൾക്കത് വാസ്തവമായും ചെയ്യാൻ കഴിയും. നിങ്ങൾ ആ വിൽപ്പനാധികാരിയുടെ അടുക്കലേക്ക് പോകുക. കാരണം അതൊരു പകർപ്പ് അവകാശമെടുക്കുന്നത് പോലെയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതേ കാര്യം തന്നെയാണ്. നിങ്ങൾക്കത് ചെയ്യാനുള്ള അനുവാദമില്ല. അത് ചെയ്യുന്നത് ഒരു വലിയ പിഴയാണ്. അതുകൊണ്ട് ജനങ്ങൾ ടേപ്പുകൾ ഉണ്ടാക്കിയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ശ്രീമാൻ മാഗ്വയറുമായിട്ട് ഒരു കരാർ ഉണ്ടായിരിക്കാം. അദ്ദേഹം ഉടമസ്ഥാവകാശം പിടിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം ഈ വക കാര്യങ്ങൾ അറിയുന്നതിനായി ഞാൻ ഞാനധികം സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകാറില്ല. അതാരെയാണ് സൂചിപ്പിക്കുന്നത് എന്നും എനിക്കറിയില്ല. ശ്രീമാൻ മക്വയറിന്റെ പക്കൽ തന്നെ അതിപ്പോഴും ആയിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം ഞാനവിടെ പുറത്ത് കാലിഫോർണിയയിലോ അരിസോണയിലോ ഞാൻ എവിടെയാണോ ആകുന്നത് അവിടെയായിരിക്കുന്നു. അവർ ഇപ്പോഴും കാലിഫോർണിയയിൽ നിന്ന് ടേപ്പുകൾ വാങ്ങുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഹോദരൻ സോത്മാൻ സഹോദരൻ മക്വയറിന്റെ അമ്മായിയപ്പനാകുന്നു. അദ്ദേഹം ഇവിടെ നമ്മുടെ സഭയിലെ സഹോദരനാകുന്നു. ശ്രീമാൻ മക്വയറിന് ഇപ്പോഴും അത് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് ഇതിന്റെ ഉടമസ്ഥാവകാശമാകുന്നു. ഇപ്പോൾ ടേപ്പുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി എല്ലായിടത്തു നിന്നും പരാതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സഭയുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരാതി ലഭിക്കുമ്പോൾ ട്രസ്റ്റിമാർ അതിലേക്ക് നോക്കിയിട്ട് ആ കാര്യം ശരിയാക്കേണ്ടതിന് കടമപ്പെട്ടവരാകുന്നു. നോക്കൂ, യാതൊരു കാരണവശാലും മറ്റേതൊരു കാര്യത്താലും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അത് ഇവിടെയുള്ള ഈ കാർഡിൽ പറയുന്നു. അതായത് അവർ കാര്യാലയത്തിലേക്ക് എഴുതുകയും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. തുറന്നു പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് ധാരാളം കത്തുകൾ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ ടേപ്പുകൾ ലഭിക്കാത്തതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വിൽപ്പനാധികാരം എടുത്തിരിക്കുന്ന വ്യക്തിയുമായുള്ള നിങ്ങളുടെ കരാറിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു, ടേപ്പുകൾ ഞാൻ അവരുമായി യാതൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സ്വയം ആർക്കെങ്കിലും ടേപ്പുകൾ സുവിശേഷത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ. എന്നാൽ ആദ്യം സഹോദരൻ റോബർട്ട്സണും മറ്റുള്ളവരുമാണ് അതുണ്ടാക്കാൻ തുടങ്ങിയത്. സഹോദരൻ ബീലറും അവരിൽ പലരും കൂടി അവ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം സഹോദരൻ മേഴ്സിയറും സഹോദരൻ ഗോഡും എന്നീ രണ്ട് വ്യക്തികൾ വർഷങ്ങളോളം അവയുണ്ടാക്കി. തീർച്ചയായും അവർ ഓരോരുത്തരും കൂടി അവയുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരിൽ നിന്നും പരാതികൾ ലഭിക്കാൻ തുടങ്ങി. പക്ഷേ ഈ അടുത്ത സമയത്തായി ഇവിടെ അവർക്ക് അവരുടെ ടേപ്പുകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ പരാതി കാണപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ എന്നെ വിളിക്കാൻ തുടങ്ങി. കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്നാൽ, അതായത് വീണ്ടും പകർത്തിയെടുത്ത ടേപ്പുകൾ ഒരു പ്രാവശ്യം ഒരു കാര്യം കേൾക്കുകയും വീണ്ടും തിരികെ ഓടിച്ചാൽ മറ്റൊരു കാര്യം കേൾക്കുകയും അതിനെ തുടർന്ന് അവ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ ഈ ടേപ്പുകൾക്കായി പണമടയ്ക്കുന്ന ജനങ്ങൾക്ക് ഒരു യഥാർത്ഥ ടേപ്പ് ലഭിച്ചിരിക്കണം. അത് കിട്ടേണ്ടതിന് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നമ്മുടെ ഇടപാടുകാരെയും നമ്മുടെ സഹോദരന്മാരെയും നാം കാണാൻ ആഗ്രഹിക്കുന്നത് അവർ നമ്മുടെ ഇടപാടുകാരും നമ്മുടെ സഹോദരന്മാരും അങ്ങനെയെല്ലാമാകുന്നു. അവർക്ക് ഒരു ഒന്നാന്തരം ടേപ്പ് കിട്ടിയിരിക്കണം. ഇപ്പോൾ ഈ ജനങ്ങൾ സംതൃപ്തരാണെന്ന് നിങ്ങൾ ട്രസ്റ്റിമാർ തന്നെ നോക്കിക്കാണുക. അവർ സംതൃപ്തരല്ലെങ്കിൽ അവരുടെ പണം ഉടനെ തന്നെ അവർക്ക് തിരികെ നൽകിയിരിക്കണം. കൂടാതെ മറ്റാരോ എന്നെ വിളിക്കുകയും അവർ ടേപ്പുകൾക്കായി മാസങ്ങളോളമായി കാത്തിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ സഹോദരൻ മക്വയർ എങ്ങനെയാണ് ഇതുമായി നീങ്ങുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, കാരണം എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. കൂടാതെ ഞാനതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നത് അതെന്റെ ജോലിയല്ല. അത് അവരുമായും ട്രസ്റ്റിമാരുമായുള്ള അദ്ദേഹത്തിന്റെ ജോലിയാകുന്നു. ഞാനതിലേക്ക് കൈകടത്താൻ ശ്രമിക്കുകയല്ല, എന്നാൽ അതിന്റെ നിയമം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാകുന്നു. നോക്കൂ, അതിനെക്കുറിച്ചുള്ള നിയമം എന്നത് ഈ ടേപ്പുകൾ അതിനുവേണ്ടി അവർ അയച്ച സമയം മുതൽ ഈ ടേപ്പുകൾ ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ അവരുടെ അടുക്കൽ എത്തുന്നതിനുള്ള വഴിയിലായിരിക്കണം. അവർ ടേപ്പുകൾ അവർ അയച്ചതിനു ശേഷം അത് തപാലിലായിരിക്കണം. അല്ലാത്ത പക്ഷം ഈ ഓർഡറുകൾ അനുസരിക്കാത്ത ഏത് സമയത്തും വിൽപ്പനാധികാരി റദ്ദാക്കപ്പെടാം. നോക്കൂ, ഇപ്പോൾ ഓരോ ആറു മാസത്തിലും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഇത് പുതുക്കേണ്ടതാണ്. ഈ കരാർ പുതുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടണമെന്ന് ഈ വിൽപ്പനാധികാരി ആവശ്യപ്പെടുന്ന ഒരു നിശ്ചിത തീയതിയിൽ നിങ്ങൾ കണ്ടുമുട്ടേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം, അതായത് മറ്റുള്ളവർ ആ സമയത്ത് വരാൻ ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾ ടേപ്പുകൾ ആവശ്യപ്പെടുന്ന മറ്റുള്ളവരെയും ഇതിനെക്കുറിച്ച് അറിയിപ്പ് നൽകേണ്ടത് ആവശ്യമാകുന്നു. എന്നിട്ട് അവരുടെ ഉടമ്പടിയുമായി വന്ന് അത് സംസാരിക്കുക. ഇപ്പോൾ ഈ ക്രമീകരണങ്ങൾ തീർച്ചയായും നിർവഹിക്കപ്പെട്ടിരിക്കണം. നോക്കൂ, ഇത് പരാതിപ്പെടുന്നതിനാൽ അത് ശരിയായി നടത്തിയിരിക്കണം. അവർ ലിയോയോടും ജീനിനോടും പരാതിപ്പെട്ടിരുന്നു. എല്ലാവരോടും അവർ പരാതിപ്പെട്ടു. ഇത് സഹോദരൻ മക്വയറോട് പരാതിപ്പെടുന്നതാകുന്നു. അങ്ങനെ ഇത് മറ്റാരെങ്കിലുമായും പരാതിപ്പെടും. എന്നാൽ അവർ എന്തിനെക്കുറിച്ച് പരാതി പറയുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ എന്നാൽ ടേപ്പുകൾ കൂമ്പാരം കൂടാൻ തുടങ്ങുമ്പോൾ അവ പെട്ടിക്കണക്കിനാകുമ്പോൾ ഡസൻ കണക്കിന് കത്തുകൾ വരാൻ തുടങ്ങുന്നു. നോക്കൂ, ഇത് ടേപ്പ് ഉണ്ടാക്കുന്ന ആളിന്റെ പേരിലല്ല വരുന്നത്, അതെന്റെ പേരിലാകുന്നു. അതിനെക്കുറിച്ച് അവരെല്ലായ്പ്പോഴും എന്നെ കുറ്റം പറയാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, അതായത് ജനങ്ങൾ പണം കൊടുത്തത് എന്തിനാണോ അത് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് എന്റെ കടമയാണ്. കൂടാതെ അവർക്കത് കിട്ടിയോ എന്ന് നിങ്ങൾ ട്രസ്റ്റിമാർ അത് നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് കൂടുതൽ പണം ഈടാക്കണമെങ്കിൽ അല്പം കൂടി മികച്ച ടേപ്പ് വാങ്ങുക, ഒരു മികച്ച യന്ത്രം വാങ്ങുക. ആ ടേപ്പ് കുറച്ചുകൂടി നന്നായി ഉണ്ടാക്കുന്ന ആരെങ്കിലും നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതാണ് നമ്മുടെ താല്പര്യം. ടേപ്പ് തീർത്തും നന്നായി ഉണ്ടാക്കിയിരിക്കണം. അതോടൊപ്പം ഉപഭോക്താവ് സംതൃപ്തനായിരിക്കണം. അല്ലെങ്കിൽ മുഴുവൻ ടേപ്പ് കാര്യങ്ങൾ നിർത്തിയിട്ട് നമുക്ക് വേണ്ടി ടേപ്പുകൾ ഉണ്ടായിരിക്കണം. ഉണ്ടാക്കിയിട്ടില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിക്കൊള്ളട്ടെ. എന്നാൽ അവർ അതിനുവേണ്ടി അവരിൽ നിന്നും പണം ഈടാക്കുന്നുവെങ്കിൽ അവർ കൊടുക്കുന്ന പണത്തിന് യോഗ്യമായത് അവർക്ക് ലഭിക്കുന്നുവെന്ന് നോക്കിക്കാണട്ടെ. കാരണം അതാണ് ക്രിസ്ത്യത എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതിനപ്പുറമായി അവർ സുവിശേഷം കേൾക്കാൻ ഇവിടെ വരുമ്പോൾ എനിക്കറിയാവുന്നതിലും വെച്ച് ഏറ്റവും മികച്ചത് അവർക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, അവരിവിടെ വരുമ്പോൾ എല്ലാവരെയും അവരുടെ എല്ലാ കാര്യങ്ങളെയും നടപ്പിലാക്കുന്നത് നിങ്ങൾ നോക്കിക്കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ കാരണത്താലാണ് ഞാൻ ഇവിടെയുള്ള ശുശ്രൂഷകരോടും ട്രസ്റ്റിമാരോടും പാസ്റ്റർമാരോടും ഇന്ന് രാത്രിയിൽ പറയുന്നത്. അതായത്, നിങ്ങൾ ഇത് അക്ഷരം പ്രതി ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണെന്നാൽ ജനങ്ങൾ ദൈവത്തെ കണ്ടെത്താൻ ഇവിടെ വരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ക്രമത്തിലായിരിക്കണം. അതുമാത്രമല്ല, ടേപ്പുകൾ അതിന്റെ സ്ഥാനത്ത് തന്നെ വെച്ചിരിക്കണം. അവർക്ക് കൂടുതൽ പണം ഈടാക്കണമെങ്കിൽ അവരുടെ പക്കൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ടേപ്പുകൾ രണ്ടാം തരത്തിൽപ്പെട്ടതാണെങ്കിൽ അതിന് മികച്ച ടേപ്പുകളെ വാങ്ങുക. അതിനുവേണ്ടി അവർക്ക് കൂടുതൽ പണം അവരിൽ നിന്നും ഈടാക്കണമെങ്കിൽ അവരിൽ നിന്നും കൂടുതൽ പണം ഈടാക്കുക. ആ വ്യക്തിയിൽ നിന്നും അവർ ഈടാക്കിയ മൂല്യത്തിനുള്ളത് ആ വ്യക്തിക്ക് ലഭിക്കട്ടെ. എനിക്ക് ഉടമസ്ഥാവകാശ ലാഭത്തിൽ ഒരംശം പോലും താല്പര്യമില്ല, ഒരു ചില്ലിക്കാശ് പോലുമില്ല. അതുപോലെ ഈ കൂടാരത്തിനും താല്പര്യമില്ല. നിങ്ങളും അങ്ങനെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ നിങ്ങളും താല്പര്യപ്പെടരുത്. ഈ ഉടമസ്ഥാവകാശ ലാഭത്തിലാകരുത്. അവർ കുറിച്ച് പണം നൽകുന്നെങ്കിൽ അതിവിടെ ഉണ്ടാക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് കുറച്ച് ഉടമസ്ഥാവകാശ ലാഭം എടുക്കാവുന്നതാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അതാണ് ശ്രീമാൻ മില്ലറും മറ്റുള്ളവരും നമുക്കുള്ള അതിന്റെ നിയമത്തെക്കുറിച്ച്, ഒരു ചെറിയ തരത്തിൽപ്പെട്ട ഉടമസ്ഥാവകാശ ലാഭവും മറ്റും നമുക്കെടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് അത് പറഞ്ഞിരുന്നതായി ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ച് അത് നോക്കിക്കാണേണ്ടത് നിങ്ങൾ എല്ലാവരെയും ആശ്രയിച്ചിരിക്കുന്നു. ഞാനല്ല, അത് തമ്മിൽ ഒരുമിച്ച് ഉറപ്പിച്ചിരിക്കുന്നതുമായി അതുമായി എനിക്ക് യാതൊന്നും ചെയ്യാനില്ല. നിങ്ങളെല്ലാവരും അതിനെപ്പറ്റി അത് ശ്രദ്ധിക്കുക. എനിക്കതെല്ലാം കൂടി ശ്രദ്ധിക്കാൻ കഴിയില്ല. അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. അത് തീർത്തും അങ്ങനെ പ്രവർത്തിപ്പിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, അത് തീർത്തും അങ്ങനെ പ്രവർത്തിപ്പിച്ചിരിക്കണം. അതിനാൽ ഇത് ശരിയായി പ്രവർത്തിപ്പിക്കേണ്ടതിന് നാം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരു മികച്ച യന്ത്രം അവർക്കുണ്ടായിരിക്കണമെങ്കിൽ പിന്നെ ഒരു മികച്ച യന്ത്രം തന്നെ വാങ്ങുക. അതങ്ങനെയായിരിക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഓരോ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി പോകുമ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോകുന്ന പ്രസംഗങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കും. ചിലത് ഞാൻ ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാഗ്ദത്തം ചെയ്തിരുന്നു. അത് ഞാൻ ഞായറാഴ്ച രാത്രി വീണ്ടും തിരിച്ചെടുക്കാൻ പോകുകയാണ്. അതായത്, ഞാൻ എന്തെങ്കിലും പുതിയ സന്ദേശം പ്രസംഗിക്കുന്നതിന് മുമ്പ് അതാദ്യം ഈ കൂടാരത്തിൽ നിന്ന് വന്നിരിക്കും. കാരണം അവർക്കൊരു മികച്ച റെക്കോർഡിംഗ് നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടോ? ഞാനിവിടെ വന്നിട്ട് എന്റെ സന്ദേശങ്ങൾ പ്രസംഗിക്കുകയും അതിനുശേഷം പുറത്തേക്ക് തിരികെ പോയി ടേപ്പ് ചെയ്യുന്ന ആളിനെ എന്തൊക്കെ ശുശ്രൂഷകളാണെന്ന് അറിയിക്കുമായിരുന്നു. അവർ എന്നോട് ചോദിക്കും, എങ്ങനെയുള്ള ഒന്നാണ്, നിങ്ങൾ എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത്? ഞാൻ അദ്ദേഹത്തോട് പറയും, ഇന്ന് രാത്രിയിൽ ഞാൻ ഇതും ഇതുമായിട്ട് പോകും. ഇന്ന് രാത്രിയിൽ ഇതും ഇതും ആയിരിക്കും. അതുകൊണ്ട് അവർക്കത് ഉണ്ടാക്കുവാനും അത് വാങ്ങുന്നവർക്ക് വേണ്ടി അവിടെ തന്നെ അത് ലഭ്യമാക്കാൻ കഴിയുകയും ചെയ്യും. അവരിൽ നിന്നും നേരെ അത് വാങ്ങുവാനും യോഗങ്ങളിൽ അവർക്ക് തന്നെ ഒരു നല്ല ടേപ്പ് പ്രാപിക്കുവാനും കഴിയും. കാരണം ശബ്ദ തരംഗങ്ങൾ മികച്ചതായി ഈ കൂടാരത്തിൽ തന്നെ അത് നിർമ്മിച്ചിരിക്കുന്നതിനാലാകുന്നു. നോക്കൂ, ഇപ്പോൾ ഈ മഹത്തായ സുവിശേഷ വേലയ്ക്ക് മറ്റും പോകുന്നു. ഇപ്പോൾ വിദേശത്തും മറ്റും ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്കിത് വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, ഞാൻ എന്റെ ആദ്യത്തെ സന്ദേശം ഇവിടെ പ്രസംഗിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ല. കാരണം നിങ്ങൾ എല്ലായിടത്തുമായി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനുവേണ്ടി ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് പഴകിയതായി തീരുന്നു. അതുമാത്രമല്ല, ഇത് കേൾക്കുന്നവരും പഴകിയതായി തീരുന്നതിന് ബാധ്യസ്ഥരാകുന്നു. നിങ്ങൾക്കെന്തെങ്കിലും വ്യത്യസ്തമായത് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, അതിനെ അവിടെയുള്ള സന്ദേശം പോലെ തന്നെ കൊണ്ടുവന്നിരിക്കണം. എന്നാൽ സുവിശേഷ പ്രവർത്തന മേഖലകളിൽ ഒരു യന്ത്രമിടാൻ അവരെ അനുവദിക്കുക. അല്ലെങ്കിൽ അതെന്തായാലും അത് ഈ ടേപ്പുകളും തികച്ചും വിദഗ്ധമായി എടുക്കും. ഒരു മികച്ച ടേപ്പ് ഉണ്ടാക്കുക. ഓരോ ടേപ്പും അത് പോകുന്നതിന് മുമ്പായി അത് ഓടിച്ച് അതിനെ കേട്ട് പരിശോധിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് മൊത്തമായി നിർത്തിക്കളയുക. അതുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല. എല്ലാവരും അവരവരുടെ ടേപ്പുകളെ ഉണ്ടാക്കട്ടെ. നോക്കൂ, എന്നാൽ അത് ശരിയായി ചെയ്തു കൊടുക്കുക. നോക്കൂ, അതിനാൽ ഈ പരാതികൾ അവസാനിക്കുന്നതിന് ഇടയാകും. നമുക്ക് യാതൊരു പരാതികളും ഉണ്ടാകാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഒരു പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഏറ്റെടുക്കാം. അതിനുശേഷം അതിനെ ശരിയാക്കുകയും ചെയ്യാം. ഇപ്പോൾ എനിക്ക് കഴിയുന്നത്രയും വേഗത്തിൽ ഞാൻ എളുപ്പമാക്കാം. ബില്ലിയുടെ പക്കൽ ഇവിടെ ഏകദേശം രണ്ട് ചോദ്യങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മൂന്ന്. അതിനുശേഷം ഞാൻ സമാപിപ്പിക്കും. സഹോദരൻ ബ്രഹാം, സഭയിൽ ക്രമസമാധാനം പാലിക്കാൻ ഒരു ശുശ്രൂഷകൻ എത്രത്തോളം പോകണം, അല്ലെങ്കിൽ പോകാൻ കഴിയും? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സഹോദരൻ നെവിൽ ഞങ്ങളോട് പറയുന്നതുവരെ ഞങ്ങൾ ക്രമം പാലിക്കണോ അതോ കാത്തിരിക്കണോ? അത് സഹോദരൻ നെവിലിന്റെ ജോലിയല്ല, അത് നിങ്ങളുടെ ജോലിയാണ്. നോക്കൂ, നിങ്ങൾ സഹോദരൻ നെവിലിനോട് എന്താണ് പ്രസംഗിക്കേണ്ടതെന്നും എങ്ങനെ പ്രസംഗിക്കണമെന്നും പറയുന്നില്ല. നോക്കൂ, അത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾ ശുശ്രൂഷകർ, നിങ്ങളാണ് അത് ചെയ്തിരിക്കേണ്ടത്. നിങ്ങളത് ഏറ്റെടുക്കുക. അതിന് സഹോദരൻ നെവിലുമായി ഒന്നും ചെയ്യാനില്ല. അതാണ് നിങ്ങളുടെ ജോലി. നോക്കൂ, ഇപ്പോൾ ഒരു പോലീസുകാരൻ ഇവിടെ തെരുവിൽ നിൽക്കുമ്പോൾ ഒരാൾ കാറിന്റെ പുറകിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നത് കാണുകയും ചെയ്താൽ അയാൾ മേയറെ വിളിച്ചിട്ട് പറയണോ, ഇപ്പോൾ മേയർ, നിങ്ങൾക്ക് ബഹുമാനം. ശ്രീമാൻ, ഞാൻ നിങ്ങൾക്കായി ഇവിടെ പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ ഒരാളെ തെരുവിൽ കണ്ടിരിക്കുന്നു. അവൻ ഇന്നലെ രാത്രി ഒരു കാറിൽ നിന്ന് കുറച്ച് ടയറുകൾ മോഷ്ടിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നോക്കൂ നോക്കൂ, അതൊരു ബുദ്ധിപൂർവമായ കാര്യമായിരിക്കില്ല, അതായിരിക്കുമോ? അല്ല ശ്രീമാൻ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു മനുഷ്യൻ സഭയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ തടയുക, അവരോട് സംസാരിക്കുക. അഹങ്കാരത്തോടെ ആകരുത്. അവർ നിങ്ങളെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അവർക്കറിയാനാകുന്ന രീതിയിൽ സംസാരിക്കുക. നോക്കൂ, മനസ്സിലായോ? അതിപ്രകാരം നിങ്ങളൊരു കുട്ടിയോട് പറയുന്നത് പോലെ പറയുക. അവിടെ പിന്നിലേക്ക് നടന്നു പോകൂ. അവൻ മോശമായി പെരുമാറുകയാകുന്നു. ശുശ്രൂഷകർ, നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ നിൽക്കുക. നിൽക്കുക. നിങ്ങൾ നാല് പേരുണ്ട്. രണ്ടുപേർ മുന്നിലും രണ്ടുപേർ പിന്നിലും നിൽക്കുക. അതി മുകളിലായിട്ടോ അല്ലെങ്കിൽ അതുപോലെ എവിടെയെങ്കിലുമായി നിൽക്കുക. എന്നിട്ട് വളരെ അടുത്തായി ശ്രദ്ധിക്കുക. കാരണം വിശ്വാസഘാതകരും അങ്ങനെയുള്ള മറ്റെല്ലാം ഇതുപോലെ കടന്നുവരും. നിങ്ങൾ കാണുക. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക. നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനത്തെത്തിയിട്ട് നിങ്ങൾ നിൽക്കുക. അതാണ് നിങ്ങളുടെ ഇരിപ്പിടം. അല്ലെങ്കിൽ ചുമരനോട് ചേർന്ന് നിന്നുകൊണ്ട് അകത്തേക്ക് കടന്നുവരുന്ന എല്ലാവരെയും ശ്രദ്ധിക്കുക. ഒരു ശുശ്രൂഷകൻ ദൈവത്തിന്റെ ഭവനത്തെ പരിപാലിക്കുന്നു. ആരെങ്കിലും അകത്തേക്ക് കടന്നു വന്നാൽ അവരോട് സംസാരിക്കുക. അവരെ അഭിവാദ്യം ചെയ്യാനും അവരുടെ കൈപിടിച്ചു കൊടുക്കാനും അവിടെ ഉണ്ടായിരിക്കുക. അതാണ്. നിങ്ങൾ പോലീസുകാരനാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വിശ്രമമുറി കാണിച്ചു തരട്ടെ? അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പാഠപുസ്തകമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരട്ടെ? ഇപ്പോൾ നിങ്ങളിവിടെ ഇരുന്ന് സ്വയം ആനന്ദിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടാതെ പ്രാർത്ഥിക്കുകയും കൂടാതെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവരെ ശരിയായ ഒരു സ്ഥലത്തേക്ക് നയിച്ചിട്ട് ചോദിക്കുക. നിങ്ങൾ കൂടുതൽ മുമ്പോട്ട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഇവിടെ പിന്നിലായിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ? അല്ലെങ്കിൽ എവിടെയും അടുത്തായിരിക്കാം? അതാണ് ആതിഥ്യം. ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ശുശ്രൂഷകൻ സൈന്യത്തിന് ഒരു പട്ടാളത്തിന്റെ പോലീസാണ്. ആദരവോടെ എന്നാൽ അധികാരത്തോടെ ആകുന്നു. നോക്കൂ, ഒരു പട്ടാളത്തിലെ പോലീസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വാസ്തവത്തിൽ അയാൾ തന്റെ അധികാരത്തെ ശരിയായി നിറവേറ്റുകയാണെങ്കിൽ അദ്ദേഹം ഒരു സൈന്യ പുരോഹിതനെ പോലെയാണ് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് മാന്യമായ പെരുമാറ്റത്തിലും മറ്റെല്ലാം ആകുന്നു. എന്നിരിക്കലും അവനൊരു അധികാരമുണ്ട്. നോക്കൂ, നിങ്ങൾ തീർച്ചയായും അവനെ ശ്രദ്ധിച്ചിരിക്കണം. നോക്കൂ, അവനവരെ ഇരുത്തുന്നു. ഈ പുതുമുഖങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മദ്യപിക്കുന്നു. എന്തുകൊണ്ട്? അവനവരെ അവരുടെ സ്ഥാനത്ത് നിർത്തുന്നു. അങ്ങനെ തന്നെ ശുശ്രൂഷകനും ചെന്ന് അവരെ അവരുടെ സ്ഥാനത്ത് നിർത്തുന്നു. ഇപ്പോൾ ഓർക്കുക, ശുശ്രൂഷകൻ ഒരു പോലീസുകാരനാണ്. ഒരു ശുശ്രൂഷകന്റെ കാര്യാലയം യഥാർത്ഥത്തിൽ സഭയിലെ മറ്റെല്ലാ കാര്യാലയങ്ങളെക്കാളും കൂടുതൽ കർശനമായ ഒന്നാണ്. ശുശ്രൂഷകന്റെ കാര്യാലയത്തെക്കാളും കൂടുതൽ കർശനമായ മറ്റൊരു കാര്യാലയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ശരിയാണ്. കാരണം അവന് ചെയ്യാനുള്ളത് ഒരു യഥാർത്ഥ ജോലി അവന് ചെയ്യാനുണ്ട്. അങ്ങനെ അവൻ ദൈവത്തിന്റെ മനുഷ്യനാകുന്നു. പാസ്റ്റർ ദൈവത്തിന്റെ മനുഷ്യനായിരിക്കുന്നത് പോലെ തന്നെ അവനും ദൈവത്തിന്റെ മനുഷ്യനാകുന്നു. തീർച്ചയായും അവനാകുന്നു. അവൻ ദൈവത്തിന്റെ ദാസനാകുന്നു. ഇപ്പോൾ ട്രസ്റ്റിമാർ, അവർക്കുള്ള ഒരേ ഒരു കാര്യം, അവർ ദൈവത്താൽ നിയോഗത്തിലാക്കപ്പെട്ടിരിക്കുന്നത് ആ സാമ്പത്തിക കാര്യങ്ങളെ നിരീക്ഷിക്കാനും അത് സംരക്ഷിക്കാനുമായിട്ട് അതുപോലെയുള്ള കാര്യങ്ങളുമായി അങ്ങനെ തുടരുന്നു. ഞാൻ ടേപ്പുകളെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞിരുന്നു. കൂടാതെ ഇവിടെ നടക്കുന്ന മറ്റ് കാര്യങ്ങളെക്കുറിച്ചും അത് അങ്ങനെ തുടർന്നിട്ട് കെട്ടിടത്തെക്കുറിച്ചും അതിന്റെ അറ്റകുറ്റപ്പണികളെക്കുറിച്ചും കൂടാതെ സാമ്പത്തിക വിഷയങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളും, അതിനാണ് അവർ ട്രസ്റ്റിമാരായിരിക്കുന്നത്. അതുപോലെ വസ്തുവകകളും സാമ്പത്തിക കാര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമാകുന്നു. ശുശ്രൂഷകർക്ക് അതിൽ യാതൊന്നും ചെയ്യാനില്ല. അതുപോലെ നിങ്ങൾ ട്രസ്റ്റിക്ക് ശുശ്രൂഷകരുടെ കാര്യാലയവുമായി യാതൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ശുശ്രൂഷകർ ട്രസ്റ്റിമാരോട് എന്തിനെക്കുറിച്ചെങ്കിലും സഹായം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ച് ട്രസ്റ്റിമാർ ശുശ്രൂഷകരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ അത് നിങ്ങളുടെ ചുമതലകളാകുന്നു. അത് ഒറ്റപ്പെട്ടിട്ടുള്ളതാകുന്നു. നോക്കൂ, ശരി. ഇപ്പോൾ ഇല്ല, സഹോദരൻ നെവിലിനോട് ചോദിക്കരുത്. സഹോദരൻ നെവിൽ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്നെ അത് നിങ്ങളുടെ പാസ്റ്റർ ആകുന്നു. ആദരവോടും സ്നേഹത്തോടും അങ്ങനെയെല്ലാം അത് ചെയ്യുക. അദ്ദേഹം പറയുകയാണ്, സഹോദരൻ കൊളിൻസ്, സഹോദരൻ ഹിക്കേഴ്സൺ, സഹോദരൻ ടോണി, അല്ലെങ്കിൽ ആരായിരുന്നാലും അവിടെ പിന്നിലായി ആ മൂലയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾ നോക്കുമോ? അത്തരത്തിലുള്ള ഒരു ചുമതലയുടെ സ്ഥാനത്ത് നിങ്ങൾക്കറിയാം ഒരു യഥാർത്ഥ ദൈവപുരുഷനായി അത് ചെയ്യുന്നു. ഓർക്കുക, നിങ്ങൾ ബ്രഹാം കൂടാരത്തിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നത് സഹോദരൻ നെവിലിനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയോ അല്ല. നിങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നോക്കൂ, നിങ്ങൾ അതാണ് നിങ്ങൾ. കൂടാതെ അവൻ നിങ്ങളുടെ വിശ്വസ്തതയെ അവൻ ആ പാസ്റ്ററിനോടുള്ളതുപോലെ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഉള്ളതുപോലെ തന്നെ ബഹുമാനിക്കുന്നു. അവൻ നിങ്ങളുടെ വിശ്വസ്തതയെ പ്രതീക്ഷിക്കുന്നു. കൂടാതെ നാം നമ്മുടെ വിശ്വസ്തത കാണിക്കാനും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ അത് വളരെ കഠിനമാകുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഒരു ദൈവവേലക്കാരൻ ഇവിടെ ഇരിക്കുന്നത് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. എനിക്ക് അദ്ദേഹത്തോട് യഥാർത്ഥമായും അത് പറയേണ്ടിയിരിക്കുന്നു. നോക്കൂ, എന്നാൽ സ്നേഹത്തിന്റെ വഴിയിൽ ഞാൻ എന്റെ കൈ അദ്ദേഹത്തെ സഹായിക്കാനായി നീട്ടുന്നു. എന്നാൽ നോക്കുക, അവരെന്റെ അടുക്കൽ വന്ന് എന്നോട് പറയും, സഹോദരൻ ബ്രഹാം, നിങ്ങളൊരു അത്ഭുതവാനായ വ്യക്തിയാകുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്നാനത്തെക്കുറിച്ചും ഇതിനെയും അതിനെയും കൂടാതെ മറ്റേതിനെയും കുറിച്ച് അല്പം വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തത്? കൂടാതെ ആ സുരക്ഷയും സർപ്പത്തിന്റെ സന്തതിയും? ഞാൻ പറയും, സഹോദര, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് തിരുവെഴുത്ത് മാത്രം എടുത്ത് ആരാണ് ശരിയെന്നും അല്ലെങ്കിൽ തെറ്റെന്നും നോക്കാം. നോക്കൂ, എനിക്ക് അതിനുവേണ്ടി കഴിയുന്നത്. ഓ, ഇപ്പോൾ സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മുഴുവനായും തെറ്റാണ്. നോക്കൂ, ഉയർന്നു പൊങ്ങാൻ തുടങ്ങുന്നു. ഓ, ഞാൻ പറയും, അതെ, ഒരുപക്ഷെ ഞാനാകാം. അതിനുശേഷം ഞാൻ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നോട് പറയുക. നിങ്ങൾ ഞാൻ എവിടെയാണ് തെറ്റായിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ പിന്നെ ഞാൻ എവിടെയാണ് തെറ്റിയിരിക്കുന്നതെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. ഞാൻ അതിനെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. നോക്കൂ, അതേ കാര്യം തന്നെ. ഹേയ്, ആ കുട്ടിയെ അവിടെ അടങ്ങിയിരിക്കാൻ പറയാൻ നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ ശുശ്രൂഷകൻ എന്നത് ദൈവത്തിന്റെ ഭവനത്തിന്റെ സൂക്ഷിപ്പുകാരനാകുന്നു. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ അവൻ ദൈവത്തിന്റെ ഭവനത്തിനെ പരിപാലിക്കുകയും അതിനെ ക്രമത്തിലാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. നിങ്ങളുടെ പക്കൽ മറ്റെന്തെങ്കിലും ഒരു ശുശ്രൂഷകൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നോട് പറയുക. നോക്കൂ, അവിടെ അതേ കാര്യങ്ങൾ തന്നെയാകുന്നു. എന്നാൽ അത് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതെ, അതിനെ പിന്താങ്ങുക മാത്രമാകുന്നു. നിങ്ങൾ മറ്റാരോട് ചോദിക്കരുത്. അത് നിങ്ങളുടെ കർത്തവ്യം മാത്രമാകുന്നു. സഹോദരൻ നെവിൽ ആരോട് ചോദിക്കുന്നില്ല. സഭയ്ക്കും ചോദിക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഞാൻ അർത്ഥമാക്കുന്നത്, അത് ട്രസ്റ്റിമാർക്ക് സഹോദരൻ നെവിലിനോട് ചെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കൂടാരത്തിന്റെ മേൽക്കൂര ഇടട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇല്ല ഇല്ല, അതുമായി സഹോദരൻ നെവിലിന് യാതൊന്നും ചെയ്യാനില്ല. അതിന് എന്നോടും യാതൊന്നും ചെയ്യാനില്ല. അത് നിങ്ങളുടെ ചുമതലയാണ്. ശുശ്രൂഷകർക്കും യാതൊന്നും ചെയ്യേണ്ടതില്ല. അതേ രീതിയിൽ തന്നെ പാസ്റ്ററുമാകുന്നു. എന്താണ് നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കത് പറയാനുള്ള യാതൊരു ഇടപാടുമില്ല. അദ്ദേഹം ദൈവത്തിന്റെ കീഴിലാകുന്നു. നോക്കൂ, അവരുടെ പാസ്റ്ററാകുന്നു. അതിനുശേഷം പിന്നെ സഹോദരൻ നെവിൽ, അവൻ കർത്താവ് നമുക്ക് നൽകിയ ഒരു സന്ദേശം പ്രസംഗിക്കുകയും അങ്ങനെ നാം എല്ലാവരും ഇതിൽ ഒരുമിച്ചാകുന്നു. ഞാൻ സഹോദരൻ നെവിലിനോട് എന്തെങ്കിലും തെറ്റു പറഞ്ഞാൽ ദൈവം അതിനെന്നെ ഉത്തരവാദിയായി പിടിക്കും. അത് ശരിയാണ്. നോക്കൂ, അതുകൊണ്ട് ദൈവം സകലത്തിന്റെയും ഉടമനായിരിക്കുന്നു. നോക്കൂ, നാം എല്ലാവരും അവന്റെ സ്ഥാനപതികളായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതിവിടെയുള്ള ഈ കാര്യാലയങ്ങളിലാകുന്നു. ദയവായി അടുത്ത ചോദ്യം, അതിനുശേഷം നമുക്കൊന്നുകൂടി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് കഴിഞ്ഞ് നാം സമാപിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ സഭയിൽ അന്യഭാഷയുടെ ദാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് ദയവായി വിശദീകരിക്കുക. ഞാനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് സഭയെ ക്രമീകരിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് ഈ കൃപാവരങ്ങൾ പ്രവർത്തിക്കേണ്ടത്? നാം അതിനെ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ എത്ര ക്രീ സാ തു മാ ഓ ഉപകരണങ്ങൾ, ഓർഗന് പിയാനോയും അല്ലാതെ സഭയിൽ എത്ര ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം? ശരി, ഇത് നിങ്ങൾക്ക് കമ്പികളോടുകൂടിയ വാദ്യങ്ങളാണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കുള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്നു, നിങ്ങളുടെ പക്കൽ എന്താണുള്ളതെന്ന് എനിക്കറിയില്ല. ഇത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഓർഗനും പിയാനോയും സഭയുടെ സ്വത്താണ്. ഇപ്പോൾ പാട്ട് നയിക്കുന്നയാൾ കാഹളങ്ങളും കോർണറ്റുകളും അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ഒരു ധാരണ എടുക്കുകയാണെങ്കിൽ, കൂടാതെ ആരെങ്കിലും സഭയിൽ വന്ന് അവർ ഈ ഉപകരണങ്ങളെ വായിച്ചെന്നിരുന്നാലും അവയെല്ലാം ഒരു പാട്ടസംഘത്തിലാണ്. അത് പിന്നെ നിങ്ങളുടെ ട്രസ്റ്റുകളെ ആശ്രയിച്ചിരിക്കുന്നു. അത് ട്രസ്റ്റുകളുമായി ഏറ്റെടുത്ത് അവരുടെ പക്കൽ അതുപോലുള്ള ഈ സംഗീതോപകരണങ്ങൾ വാങ്ങാൻ പണമുണ്ടോ എന്ന് നോക്കുക. അതാണ് അവരുടെ ചോദ്യം എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ അവർക്ക് സ്വന്തമായി അവരുടെ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് അത്ഭുതകരമാകുന്നു. അവർക്ക് സ്വന്തമായി അവരുടെ പക്കൽ സംഗീതോപകരണങ്ങൾ ഇല്ലെങ്കിൽ, കൂടാതെ അവരിവിടെ പാട്ടസംഘത്തിലെ ഒരു അംഗവുമാണെങ്കിൽ, അത് വല്ലപ്പോഴും ഇവിടെ കോടി വന്നിട്ട് വായിച്ചിട്ട് അതുപോലെ ഓടിപ്പോകുന്ന ഒരു വ്യക്തിയല്ല. അയാൾ ഈ സഭയിലെ പാട്ടസംഘത്തിലായിരിക്കണം. ഇന്ന് രാത്രിയിൽ ഇവിടെയും നാളെ രാത്രി മറ്റെവിടെയെങ്കിലും അതിനെ പാടുന്ന ഒരു മനുഷ്യന് വേണ്ടി സഭ ഒരിക്കലും ഒരു കാഹളം വാങ്ങില്ല. അങ്ങനെ മറ്റെവിടെയെങ്കിലും പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ വരികയും അല്പസമയം വായിക്കുകയും ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തിയാകരുത്. ഇല്ല ശ്രീമാൻ, അത് ഇവിടുത്തെ പാട്ടസംഘത്തോടൊപ്പം ആകേണ്ടിയിരിക്കുന്നു. പാട്ടസംഘത്തിന്റെ ആ നായകന്റെ കൂടെ കൂടിച്ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. അപ്പോൾ സഭ അവർക്ക് വേണ്ടി ഉപകരണങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് അവരോട് സംസാരിക്കും.
പ്ലീസ് എക്സ്പ്ലെയിൻ ജസ്റ്റ് ഹൗ വി ഡീക്കൻസ് ക്യാൻ കീപ്
ദയവായി വിശദീകരിക്കുക. ഞങ്ങൾ എങ്ങനെയാണ് ദൈവഭവനത്തിൽ ശുശ്രൂഷകരായ ഞങ്ങൾ എങ്ങനെയാണ് ആരംഭത്തിലും അല്ലെങ്കിൽ അവസാനത്തിലും ജനങ്ങളെ സൂക്ഷിക്കേണ്ടത്? ദയവായി വിശദീകരിക്കുക. ഓ ശരി സഹോദരന്മാരെ, ഞാനിത് നിർദ്ദേശിക്കാം. ഇപ്പോൾ ഒരു വലിയ മഹത്തായ കാര്യമുണ്ട്. അതിലേക്ക് കടക്കാൻ നമുക്ക് കൂടുതൽ സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. കാരണം ഇത് നമുക്ക് എന്തോ ചിലത് അർത്ഥമാക്കുന്നു. നോക്കൂ, ഇപ്പോൾ സഭ അങ്ങനെ ഒന്നാകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് രാത്രി ഈ ടേപ്പ് യോഗങ്ങൾക്ക് മുമ്പായി ഓടിക്കാൻ കഴിയും. അതിനാൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കും. ഇത് ഓടിക്കൊണ്ടിരിക്കട്ടെ. അത് ടേപ്പിന്റെ ഈ ഭാഗം മാത്രമായിട്ട് അതിൽ കൂടുതലാകരുത്. ഇത് മാത്രം. ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു പ്രത്യേക കാര്യത്തിനായി നിങ്ങൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തുന്നതുവരെ പ്രവർത്തിപ്പിക്കുക. അതിനെ തുടർന്ന് അത് ഓടിച്ചു കേൾക്കുക. നോക്കൂ, കാരണം ഇത് ചോദ്യങ്ങളാകുന്നു. ഇപ്പോൾ സഭയുടെ ശുശ്രൂഷകർ സഭയുടെ പോലീസുകാരാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ സഭ പൊതുവായ കൂടിവരവിനുള്ള കെട്ടിടമല്ല, കൂട്ടായ്മയ്ക്കും സൌഹൃദത്തിനും ഉല്ലാസത്തിനും വേണ്ടിയുള്ള ഒരു സ്ഥലമല്ല. സഭ ദൈവത്തിന്റെ പരിശുദ്ധ സ്ഥലമാകുന്നു. നാം ഇവിടെ വരുന്നത് ഇപ്പോൾ നാം പരസ്പരം കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ പോയി പരസ്പരം കണ്ടുമുട്ടുക. എന്നാൽ വെറുതെ ഉല്ലാസത്തിനു വേണ്ടി സഭയിൽ ചുറ്റിക്കറങ്ങാനും സംസാരിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും, സഹോദരന്മാരെ, ഇത് ശരിയായ സ്ഥലമല്ല. നാം ഇവിടെ വരുന്നു, എല്ലാ കാര്യങ്ങളെയും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിക്കളയുന്നു. നാം ഇവിടെ വന്നാൽ നാം അത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്ന രീതി നോക്കൂ. സിസ്റ്റർ ഗേട്ടി പിയാനോ വായിച്ചിരുന്നു. ഞാനിവിടെ പാസ്റ്ററായിരുന്നപ്പോൾ എനിക്ക് പാസ്റ്ററും ശുശ്രൂഷകനും ട്രസ്റ്റിയും മറ്റെല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കായിരുന്നു. നോക്കൂ, എന്നാൽ എനിക്കത് ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. നോക്കൂ, കാരണം ഇത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് മനുഷ്യരുണ്ട്. എന്നാൽ അപ്പോൾ എനിക്ക് വാതിൽ കാവൽക്കാരുണ്ടായിരുന്നു. സഹോദരൻ സിവാഡും മറ്റുള്ളവരെല്ലാം വാതിലായിരുന്നു. അവരുടെ അടുക്കൽ വാതിൽക്കൽ ഒരു കസേരയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരിടത്തായി പുസ്തകങ്ങൾ കൊന്നുകൂട്ടി വെച്ചിരിക്കുമായിരുന്നു. ആരെങ്കിലും അകത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ അവരുടെ മേൽക്കുപ്പായം തൂക്കിയിടാനുള്ള ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാനായിട്ട് സഹായിച്ചിട്ട് അവർക്കൊരു പാഠപുസ്തകം നൽകി പ്രാർത്ഥനയിലായിരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം എല്ലാവരും അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയും തുടങ്ങുന്നതുവരെ നിശബ്ദമായി പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്യുന്നു. നോക്കൂ, അതിനുശേഷം തുടക്കത്തിൽ സഹോദരി ഗേർട്ടി, അവൾ പിയാനോ വായിക്കുന്നവളാണ്, അവൾ അവിടെ എത്തിയിട്ട് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി വരാൻ തുടങ്ങുന്നതിന് മുമ്പായി രാഗത്തെ കൊടുക്കുന്നു. നിങ്ങളുടെ ഓർഗാനോ വായിക്കുന്നയാൾ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും നല്ല മധുര രാഗത്തെ വായിക്കാൻ തുടങ്ങട്ടെ എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അവൾക്ക് അവിടെ എത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് ടേപ്പിലിട്ടിട്ട് ഓടിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാകാം. അങ്ങനെ സംഗീതം ഉണ്ടായിരിക്കണം. യഥാർത്ഥ മാധുര്യമേറിയതും പരിശുദ്ധവുമായ സംഗീതം നടന്നുകൊണ്ടിരിക്കണം. അതിനാൽ ജനങ്ങളോട് പറയുക, ജനങ്ങൾ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ ശുശ്രൂഷകരിൽ ഒരാൾ മേശയ്ക്കടുത്തുള്ള മൈക്രോഫോണിൽ കൂടി എന്ന് ശബ്ദമുണ്ടാക്കട്ടെ. എന്നിട്ട് പറയുക, ഇവിടെ കൂടാരത്തിൽ നിങ്ങൾ ആരാധനയ്ക്കായി വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം ശബ്ദമുണ്ടാക്കരുത്, സംഗീതം കേൾക്കുക, നിങ്ങളുടെ ഇരിപ്പിടത്തിൽ ചെന്നെത്തുക, ഒരുക്കത്തോടെ ഇരിക്കുക, ആദരവോടെ നോക്കൂ, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വേദപുസ്തകം വായിക്കുക. ഇവിടെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് ഇത് കർത്താവ് വസിക്കുന്ന ഇടമാണ്. അതിനാൽ നിങ്ങളെല്ലാവരും യഥാർത്ഥമായ ആദരവോടും ആരാധനയോടും കൂടി ചുറ്റിക്കറങ്ങി നടക്കാതെയും യോഗത്തിന് മുമ്പായി സംസാരിക്കാതെയും ഇരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ തന്നെ ഒന്നിച്ചു കൂട്ടുവീൻ. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് കർത്താവിനോട് സംസാരിക്കാനാണ്. നോക്കൂ, ഒന്നുകിൽ നിശബ്ദമായ പ്രാർത്ഥനയിലായിരിക്കുക, നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വേദപുസ്തകം വായിക്കുക. ഞാൻ അവിടെയുള്ള ആ മാർബിൾ സഭയിൽ പോയപ്പോൾ അത് നോർമൻ വിൻസെന്റ് പീലയുടേതാകുന്നു. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടോ, ഞാൻ അകത്തോട്ട് പോയി. അദ്ദേഹം ഒരു മികച്ച മനഃശാസ്ത്രജ്ഞനും അധ്യാപകനുമാകുന്നു, നിങ്ങൾക്കറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ സഭയിലേക്ക് കടന്നു ചെന്നു. ഞാനൊന്ന് ചിന്തിച്ചുപോയി. അവിടെ എന്റെ കൂടാരവും വീണ്ടും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി. ആ ശുശ്രൂഷകർ നിങ്ങൾ അകത്ത് കിടക്കുന്ന ഉടൻ തന്നെ ആ വാതിൽക്കൽ നിന്നിരുന്നു. അവർ തീർച്ചയായും അവർ നിങ്ങൾക്ക് ഒരു സൺഡേ സ്കൂളിന്റെ ചിട്ട് നിങ്ങളുടെ കയ്യിൽ തരും. എന്നിട്ട് നിങ്ങളെ നേരെ അകത്തേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിനത് മൂന്ന് പ്രാവശ്യം ഒഴിയേണ്ടിയിരുന്നു. നിങ്ങൾക്കറിയാമോ, അത് 400 അല്ലെങ്കിൽ 500 പേർക്ക് മാത്രമേ ഇരിപ്പിടം നൽകിയിരുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, ന്യൂയോർക്കിലെ ഒരു വലിയ സ്ഥലമാണ്. കൂടാതെ അദ്ദേഹം ഒരു പ്രശസ്തനായ മനുഷ്യനാകുന്നു. അവർക്ക് 10 മണിക്കൊരു ക്ലാസും 11:00 ക്ലാസും വെക്കേണ്ടിയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതേ സന്ദേശം തന്നെ, ശരിക്കും അതേ ശുശ്രൂഷ തന്നെ, അതേ കടലാസിന്റെ താള് തന്നെ വീണ്ടും കേൾപ്പിക്കുന്നു. എന്നാൽ അവർ പിരിച്ചുവിടുമ്പോൾ അവർക്ക്, ഞാൻ വിചാരിക്കുന്നത്, അതിനുവേണ്ടി കൃത്യമായും 5 മിനിറ്റ് സമയമുണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങുന്നതുവരെ മറ്റാർക്കും അകത്ത് കടക്കാൻ കഴിയില്ല. അതിനുശേഷം ശുശ്രൂഷകർ വഴി തുറന്നുകൊടുക്കുകയും ആരാധനാലയം നിറയുകയും ചെയ്യുന്നു. അവർക്ക് ഈ പഴയ പെട്ടി പോലുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, അവർ ഇപ്രകാരം അകത്തേക്ക് പോയിരുന്നു. അങ്ങനെ നിങ്ങൾ വാതിൽ തുറക്കുന്നിടത്തുള്ള ചാര് ബെഞ്ചിൽ ചെന്നിരിക്കുകയും ചെയ്യുന്നു. പഴയ പരിഷ്കാരത്തോടു കൂടിയതാകുന്നു. അതവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ 200 വർഷങ്ങളായിട്ടുണ്ട് ആ പഴയ മാർബിൾ സഭയ്ക്ക് എന്ന് ഞാൻ ഊഹിക്കുന്നു. ആ ദേവാലയത്തിനകത്ത് എവിടെയെങ്കിലും ഒരു മുട്ടുസൂചി വീഴുന്ന ശബ്ദം പോലും കേൾക്കാമായിരുന്നു. ആദ്യ രാഗം അവതാരകൻ സംഗീതം ഓർഗനിൽ വായിക്കുന്നതിന് മുമ്പ് കുറഞ്ഞപക്ഷം അരമണിക്കൂറെങ്കിലും എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. നോക്കൂ, എല്ലാവരും പ്രാർത്ഥനയിൽ മാത്രമായിരുന്നു. ഞാൻ ഓർത്തു, ഇതെത്ര അത്ഭുതകരമാകുന്നു. അതിനുശേഷം ആ ശുശ്രൂഷകൻ, ആ അവതാരകൻ, ഏകദേശം ഞാൻ കരുതുന്നത് അവർ ഏകദേശം 3 to 5 minutes ഒരു ആമുഖം വായിച്ചിരുന്നു, നീ എത്ര മഹാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്നായിരുന്നു. അങ്ങനെ അവർ അത് ചെയ്യുമ്പോൾ എല്ലാവരും പ്രാർത്ഥന നിർത്തിയിട്ട് അവതാരകനെ ശ്രദ്ധിക്കുമായിരുന്നു. നോക്കൂ, ഇത് പ്രാർത്ഥനയിൽ നിന്ന് അവതാരകനിലേക്ക് ഒരു മാറ്റം നൽകുന്നു. അങ്ങനെ അവരത് പാടിക്കഴിയുമ്പോൾ ഗായകസംഘ തലവൻ ഗായകസംഘത്തെ നയിക്കുന്നു. അതിനുശേഷം അവർക്ക് കൂട്ടായ്മയ്ക്കായുള്ള ഒരു പാട്ടും പിന്നെ ഗായകസംഘവും പാടിയിരുന്നു. അതിനുശേഷം അവർ അവരുടെ സൺഡേ സ്കൂൾ ക്ലാസ്സിന് തയ്യാറായി കഴിയും. നോക്കൂ, അത് കഴിയുമ്പോൾ എപ്പോഴും അവരുടെ ദൈവിക ആരാധനയല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് നാം ഇവിടെ കൂടി വരുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സഭയ്ക്ക് ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. ഞാനിത് പറയുന്നു എന്ന് മാത്രം, നാം ഇതിനകം തന്നെ നാം ഇത് ചെയ്തിരിക്കും. നോക്കൂ, നമുക്കിത് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയും എന്നിട്ട് പറയുകയും, അതായത് ഇതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു, ഇതൊരു നല്ല കാര്യമാണെങ്കിൽ നമുക്കത് ചെയ്യാം. നോക്കൂ, യാതൊരു നല്ല കാര്യവും മാറ്റിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയായാലും നാം അത് ചെയ്തിരിക്കും. നോക്കൂ, അങ്ങനെ മുമ്പോട്ട് പോയിക്കൊള്ളുക. എന്നിട്ട് അവിടെ പോയി നിൽക്കുക. എന്നിട്ട് അവർ ഒരു രാവിലെ സമയം തുടങ്ങിയാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമായിട്ട് ജനങ്ങൾ സന്ദർശിക്കുന്നതാകാം, ആരെങ്കിലും അല്ലെങ്കിൽ ഒരാളെ, ശുശ്രൂഷകരിൽ ഒരാളെ അല്ലെങ്കിൽ ആരെങ്കിലും എഴുന്നേറ്റ് അവിടേക്ക് നടന്നു നിന്നിട്ട് പറയട്ടെ, ഇത് ഇവിടെയുള്ള ഈ കൂടാരത്തിൽ ഇതൊരു നിയമമാക്കിയിരിക്കുന്നു. അങ്ങനെ അവർ അത് ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അവർ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാകാം. ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ കാണുന്നു, എനിക്കറിയില്ല. യോഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല. അവർ അകത്തേക്ക് കടന്നു വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും അവിടെ കയറി വന്നിട്ട് ഒരു നിമിഷം നിശബ്ദരായിരിക്കാന്ന് അവരോട് പറയട്ടെ. നോക്കൂ, അതിനുവേണ്ടി ഒരു ചെറിയ സഹോദരിയെ കണ്ടുപിടിക്കുക, അവളെ അവിടെ ആക്കിയിട്ട് അവൾ ആ പാട്ടുകൾ പാടട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് ടേപ്പിൽ ഇട്ടിട്ട് അതിനെ അവിടെ നിന്ന് കൽപ്പിക്കുക. നോക്കൂ, ഇതാ ഓർഗനിൽ നിന്നുള്ള പാട്ടുകളാണ്. എന്നിട്ട് പറയുക, ഇപ്പോൾ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഒരു പുതിയ നിയമമുണ്ടായിരിക്കുന്നു. ജനങ്ങൾ ഇവിടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നാം ചെവിയിൽ മന്ത്രിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. എന്നാൽ ആരാധന മാത്രമാകുന്നു. നോക്കൂ, ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. അതുവരെ ഒന്നുകിൽ നിങ്ങളുടെ വേദപുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ തലകുനിച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കുകയോ ചെയ്യുക. അതുപോലെ കുറച്ച് തവണ ചെയ്തു കഴിയുമ്പോൾ അവരെല്ലാവരും പഠിക്കും. നോക്കൂ, ആരെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു, അപ്പോൾ അവിടേക്ക് ചെല്ലുക ഒരു വട്ടം. അതുപോലെ കുറച്ച് തവണ ചെയ്തു കഴിയുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ അതുപോലെ ഒരു സ്ഥാനത്തെത്തും. അവിടെ ആരെങ്കിലും പറയാം, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. മറ്റാരും തന്നെ സംസാരിക്കുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? ശരി, അപ്പോൾ ശുശ്രൂഷകരിൽ ഒരാൾ എഴുന്നേറ്റിട്ട് പറയുക, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ശുശ്രൂഷയുടെ സമയത്ത് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കൂ, ഇത് സംസാരിക്കാനുള്ള വീടല്ല, ഇതൊരു ആരാധനാലയമാണ്. മനസ്സിലായോ? ഞാൻ ചിന്തിക്കുന്നത് അതങ്ങനെയായിരുന്നു എന്നാണ്. ദയവായി വിശദീകരിക്കുക. അതെ, നമുക്ക് നോക്കാം. ദയവായി വിശദീകരിക്കുക, എങ്ങനെയാണ് ശുശ്രൂഷകർ വിശുദ്ധ സ്ഥലത്ത് ആയിരിക്കേണ്ടത്? അതെ, അത്രയേ ഉള്ളൂ. അത് ശരിയാണ്, അതാകുന്നു ഇത്. ശരി, ഇപ്പോൾ ഇത് അവസാനത്തേതാകുന്നു.
Opportunities on the beginning of the service. We've had complaints. It's real little.
സഹോദരൻ ബ്രഹാം, യോഗത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് പരാതികൾ ഉണ്ടായിരുന്നു. അത് വളരെ ചുരുക്കിയാണ് എഴുതിയിരുന്നത്. ഒരു പരാതികൾ ഉണ്ടായിരുന്നു. ഇത് അത് തന്നെയല്ലേ? യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പരാതികൾ ഉണ്ടായിരുന്നു. നമുക്കുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് പാട്ടുകളും സാക്ഷ്യങ്ങളും കൂടാതെ പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷകളും വിശേഷഗീതങ്ങളും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ കടക്കുന്നത് സന്ദേശത്തിൽ 11 o'clock കടക്കുന്നു. തുടർന്ന് അല്ലെങ്കിൽ അതിനുശേഷവുമാകും. എന്നാൽ വചനത്തിന് വേണ്ടി അധിക സമയം ഉണ്ടായിരിക്കുന്നില്ല. ചില ആളുകൾ അസ്വസ്ഥരാകുകയും അതിനു മുമ്പായി പോവുകയും ചെയ്യുന്നു. ഇതാകുന്നത് മുമ്പാണ്, ഇത് അവസാനിക്കുന്നതിന് മുമ്പാണ്.
ഇത്
ദയവായി എത്ര പാട്ടുകൾ വേണമെന്നും സന്ദേശം ആരംഭിക്കേണ്ട സമയം എന്താണെന്നും വിശദീകരിക്കുക. കൂടാതെ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ അഭ്യർത്ഥനകൾ ഉണ്ടായിട്ട് അതൊരു സാക്ഷ്യത്തിന്റെ യോഗത്തിൽ ചെന്ന് അവസാനിക്കുന്നു. അതുപോലുള്ള ചില കാര്യങ്ങൾ, അതായത് അതങ്ങനെയാകാതെ അത് സമയത്തിന് അനുസരിച്ച് ശരിയല്ലാതെ കാണപ്പെടും. ഇപ്പോൾ എനിക്കത് കിട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബില്ലി എന്നെ ഇവിടെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും യോഗത്തിൽ വെച്ച് ഇതെന്താണെന്ന് കേൾക്കുന്നതാണ്. ബില്ലി എന്നെ അത് വായിക്കുന്നതിന് വേണ്ടി സഹായിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഇത് തീരെ ചെറുതായി എഴുതിയിരിക്കുന്നതിനാൽ എനിക്കിത് വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതെന്താണെന്ന് ഒരു ആകമാന ആശയം എനിക്ക് കിട്ടിയിരിക്കുന്നു. അതെന്താണെന്നാൽ, അതായത് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നാം എത്ര പാട്ടുകൾ പാടിയിരിക്കണം, അതോടൊപ്പം ശുശ്രൂഷ ആരംഭിക്കേണ്ട സമയം എന്താണ്. ഇപ്പോൾ ആദ്യത്തെ കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കുറ്റസമ്മതമാണ്. ഞാൻ എപ്പോഴെങ്കിലും തെറ്റാണെങ്കിൽ ഞാൻ തെറ്റാണ് എന്ന് സമ്മതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, എന്നിട്ട് ഞാനൊരു കുറ്റസമ്മതം ഇവിടെ നടത്തിയിട്ട്, അതായത് ഞാനതിൽ ഒരു തരത്തിൽപ്പെട്ട നേതാവാണ്. കാരണം ഈ ദീർഘമേറിയ യോഗങ്ങളും അതുപോലുള്ള കാര്യങ്ങളും നടത്തുന്നത് ഞാനാണ്. അതാണ് സഭ ഈ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. നോക്കൂ, അങ്ങനെ ചെയ്യുന്നതിനിടയാക്കുന്നത്. എന്നാൽ അതങ്ങനെ ആയിക്കൂടാ. അങ്ങനെ ഇപ്പോൾ ഓർക്കുക, എനിക്ക് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയായിരുന്നു, ഞായറാഴ്ച രാത്രിയിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞായറാഴ്ച രാത്രിയിൽ, അതായത് എന്റെ ശുശ്രൂഷകൾ ഇനി മുതൽ അനുവദിച്ചു കൊടുക്കാൻ എനിക്ക് ഒരാഴ്ച അധികം താമസിക്കേണ്ടി വന്നാലും എന്റെ യോഗങ്ങൾക്കായി ഏറ്റവും ദൈർഘ്യമേറിയ സമയമെന്നത് 30 അല്ലെങ്കിൽ 40 മിനിറ്റ് എടുക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഞാനിത് കണ്ടെത്തിയിരിക്കുന്നു, അതായത് ഒരു ശുശ്രൂഷ എന്നത് അത് തുടങ്ങുമ്പോൾ സന്ദേശം അതിന്റെ ശക്തിയിൽ നൽകപ്പെടുന്നു. നിങ്ങൾ വളരെയധികം ദൂരം പോയാൽ നിങ്ങൾ ജനങ്ങളെ മുഷിപ്പിക്കുകയും അവർ അത് ഗ്രഹിക്കുകയുമില്ല. ഞാനത് കൊടുക്കുന്നതിന്റെ കാരണം ഞാനത് എല്ലാ സമയത്തും അറിഞ്ഞിരുന്നു. നോക്കൂ, ഏറ്റവും വിജയശാലിയായ പ്രാസംഗികർ അവർ തീർത്തും കൃത്യമായി യേശു വളരെ കുറച്ച് സംസാരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അവന്റെ സന്ദേശങ്ങളെ ശ്രദ്ധിക്കുക, പൗലൂസിന്റെ പ്രഭാഷണങ്ങളെ ശ്രദ്ധിക്കുക. പെന്തക്കോസ്റ്റ് നാളിൽ ഒരുപക്ഷെ 15 മിനിറ്റ് എടുത്തിരുന്നു കാണും. അവൻ തകർത്തു. അവിടെ അത് എന്തോ ഒന്നായിട്ട്, അതായത് അത് 3000 ആത്മാക്കളെ ദൈവരാജ്യത്തിലേക്ക് അയച്ചു. നോക്കൂ, നേരെ ആ നിശ്ചിത സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ. നോക്കൂ, ഞാൻ കുറ്റക്കാരനാണ്. കാരണം ഞാനിത് ചെയ്തതിന്റെ കാരണം എനിക്ക് വ്യത്യസ്തമായ മറ്റൊന്നും ചെയ്യാൻ അറിയാത്തതിനാലല്ല, എന്നാൽ ഞാൻ ടേപ്പുകൾ ഉണ്ടാക്കിയാണ്. നോക്കൂ, അങ്ങനെ ഈ ടേപ്പുകളെ വീടുകളിൽ മണിക്കൂറുകൾ മണിക്കൂറുകൾ പിന്നെ മണിക്കൂറുകളോളം കേൾക്കാൻ പോവുകയാണ്. എന്നാൽ നിങ്ങൾ കണ്ടെത്തുന്നത് പോലെ വരുന്ന ഞായറാഴ്ച ഞാനിത് ചെയ്തതിന്റെ കാരണം എന്താണെന്നാൽ, ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തതിന്റെ കാരണം എന്താണെന്നാൽ, ഞാനിപ്പോൾ തന്നെ ഈ ടേപ്പിൽ ഇത് പറഞ്ഞിരിക്കണം. ഞാനിത് ചെയ്തതിന്റെ കാരണം ഈ നാഴികയുടെ സന്ദേശത്തെ അത് പുറത്തെടുത്ത് കൊണ്ടുവരുന്നതിനുള്ള ഈ വലിയ ഭാരം എന്റെ മേലായിരിക്കുന്നതിന്റെ കാരണത്താലാണ്. ഇപ്പോൾ ആ സന്ദേശം പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാനൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാത്രമേ എടുക്കുന്നുള്ളൂ. ആദ്യത്തെ വർഷത്തിന് ശേഷം പുറത്തുള്ള എന്റെ യോഗങ്ങളിൽ ഞാൻ പോകുന്ന എല്ലായിടത്തും ഞാൻ എന്റെ വാച്ചിനെ പോലും ഒരു 30 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ പരമാവധി 40 മിനിറ്റ് കഴിയാത്ത വിധം ക്രമപ്പെടുത്തിയിരുന്നു. എന്നിട്ട് ആ സന്ദേശത്തിലേക്ക് പ്രഹരിച്ചുകൊണ്ട് എനിക്ക് കഴിയുമെങ്കിൽ വേദിയിലേക്കുള്ള വിളി നടത്തിയിട്ട് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ നിരയെ വിളിക്കും. അത്രയും അധികം സമയമെടുക്കാതെ അത് ചെയ്യും. കാരണം നിങ്ങൾ ജനങ്ങളെ ക്ഷീണിപ്പിച്ചു കളയും, എനിക്കതറിയാം. എന്നാൽ ഇവിടെ നോക്കുക, ഞാൻ ഊഹിക്കുന്നത് ഈ വർഷത്തിൽ നമുക്ക് 1 ഡസൻ ആളുകൾ തന്നെ എഴുന്നേറ്റ് പുറത്തു പോകുന്നവരായി ഉണ്ടായിരുന്നില്ല. കൂടാതെ ചില സമയങ്ങളിൽ ഞാൻ അവരെ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ ഇവിടെ ഇരുത്തിയിരുന്നു. അത് ശരിയാണ്, കാരണം ഈ ടേപ്പുകൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോകേണ്ടതിനായി ഉണ്ടാക്കപ്പെടുന്നു. നോക്കൂ, അവിടെയുള്ള ജനങ്ങൾ അവർ മണിക്കൂറുകളോളം അത് ശ്രദ്ധിക്കുന്നതിനായി ഒരുങ്ങിയിരിക്കും. ശുശ്രൂഷകർ മുതലായവർ ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ആഫ്രിക്ക, ഏഷ്യ, അങ്ങനെ എല്ലായിടത്തും. നോക്കൂ, അത് കേൾക്കുന്നു. എന്നാൽ നോക്കൂ, കൂട്ടായ്മയ്ക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും അത് മതിയാകും. നിങ്ങളിവിടെ ഒരു ടേപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂറിന്റെ ഒരു ടേപ്പ് ലഭിക്കുകയും അതിൽ 2 മണിക്കൂറിന്റെ ഒരു സന്ദേശം ഇടുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അതുപോലുള്ള എന്തിനെങ്കിലും വേണ്ടി ഒരു ടേപ്പ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സന്ദേശത്തെ മുറിക്കുക. നോക്കൂ, അത് നമ്മുടെ സന്ദേശത്തെ വെട്ടിക്കുറയ്ക്കുന്നു. ഞാൻ നിങ്ങളോട് അതെന്തുകൊണ്ടാണെന്ന് പറയാം. അവയിൽ ചിലത് എളുപ്പത്തിൽ നിറയുന്നു, ചിലത് താമസിച്ച് നിറയുന്നു. നോക്കൂ, അതിപ്രകാരമാകുന്നു. അതിന് രണ്ടിനുമിടയിൽ നിങ്ങൾ അത് ശരിയായി കണ്ടെത്തണം. ഇപ്പോൾ പല സന്ദർഭങ്ങളിലും നാം നമ്മുടെ യോഗങ്ങളെ സാക്ഷ്യങ്ങളുടെ യോഗങ്ങളെ കൊണ്ട് വലിച്ചെഴിച്ച് നശിപ്പിക്കാറുണ്ട്. അത് ചെയ്യുന്നതിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് എനിക്കറിയാം. നിങ്ങൾ തെരുവ് യോഗങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ പുറത്തായിരിക്കുകയും ഏതെങ്കിലും ഒരു പ്രായം ചെന്ന സഹോദരൻ അവിടെ നിൽക്കാനിടയാക്കിയിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അപ്പോൾ അദ്ദേഹം നഗരത്തിലെ മേയറിനായി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് സംസ്ഥാന ഗവർണർക്കായും രാജ്യത്തിന്റെ രാഷ്ട്രപതിക്കായും അങ്ങനെ അതുപോലെയുള്ള എല്ലാവർക്കായും, അതോടൊപ്പം ചുറ്റുമായുള്ള എല്ലാ പാസ്റ്റർമാർക്കായും, അങ്ങനെ നിങ്ങൾക്കറിയാമോ ഓരോരുത്തർ ഓരോരുത്തരായും. പിന്നെ ആശുപത്രിയിലായിരിക്കുന്ന സഹോദരി ജോൺസനും അതുപോലുള്ള കാര്യങ്ങളെല്ലാമായിരിക്കുന്നു. കൂടാതെ അവിടെ നിൽക്കുന്ന ജനങ്ങൾക്കും തെരുവ് യോഗത്തിൽ പങ്കെടുക്കാൻ നടന്നുവരുന്നവർക്കും അവർ വെറുതെ നടന്നു പോകുന്നവരാകുന്നു. നോക്കൂ, അദ്ദേഹം അവരെ വിഷമിച്ച് പുറത്താക്കി കളയും. നാം വെറുതെ അതാണെങ്കിലും നോക്കൂ, ഇപ്പോൾ പ്രധാന കാര്യമെന്നത് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ മുഖ്യമായ നീണ്ട പ്രാർത്ഥന രഹസ്യത്തിലായിരിക്കണം. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക, ഒരു രഹസ്യ അറയിലേക്ക് പ്രവേശിക്കുക, വാതിലടയ്ക്കുക. അവിടെയാണ് നിങ്ങൾ മുഴുവൻ ദിവസവും രാത്രി മുഴുവനും അല്ലെങ്കിൽ 2 മണിക്കൂറും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ജനങ്ങളുടെ ശ്രദ്ധയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന ചെറുതും പെട്ടെന്നുള്ളതുമാക്കി തീർക്കുക. നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും നടത്തുക, കൂടാതെ നിങ്ങളുടെ ശുശ്രൂഷയുടെ പരമാവധി സമയം ആ വചനത്തിനായി വിനിയോഗിക്കുക. അതാണ് പ്രധാനമായ കാര്യം. നിങ്ങൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ആ വചനത്തെ പ്രഹരിക്കുക. നോക്കൂ, ജനങ്ങൾക്ക് വചനത്തെ എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെയാണ് എന്റെ നിർദ്ദേശങ്ങൾ. ഇപ്പോൾ ഓർക്കുക, ഇത് ഇങ്ങനെ മുമ്പോട്ട് നയിക്കുന്നതിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് എന്തുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നയിക്കപ്പെടുന്നതെന്നും നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാനൊരു സന്ദേശത്തിന്റെ 2 മണിക്കൂർ ടേപ്പുകൾ വിദേശത്തേക്കും ലോകത്തിന്റെ നാനാഭാഗത്തേക്കും അയക്കുന്നതിനായി ഉണ്ടാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. എന്നാൽ സഭ അതിനെ മാതൃകയാക്കരുത്. അതായത് ഇവിടെ കൂടാരത്തിലെ സന്ദേശം ആ ടേപ്പുകൾക്ക് ശേഷം 2 മണിക്കൂർ ആ ടേപ്പുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. നോക്കൂ, അതിപ്രകാരം പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ക്രമീകരണം ഇവിടെയാകുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകട്ടെ, ഒരു നിർദ്ദേശം, അത് ശരിയായിരിക്കുമോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് സഭ ഒരു നിശ്ചിത സമയത്ത് അതിന്റെ വാതിലുകൾ തുറക്കട്ടെ, ജനങ്ങൾ കടന്നു വരട്ടെ, പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കട്ടെ, എല്ലാവരും ആരാധനയ്ക്കായി കടന്നു വരട്ടെ. സന്ദർശിക്കാനായിരിക്കരുത്, അതിനുശേഷം അവരെ സന്ദർശിക്കാൻ അനുവദിക്കരുത്. അവരോട് പറയുക, പിരിച്ചുവിടുമ്പോൾ പുറത്തു പോകുക, സന്ദർശിക്കാൻ നിൽക്കരുത്. നിങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുറത്ത് മുഴുവൻ സ്ഥലവുമുണ്ട്. എന്നാൽ ഇത് വിശുദ്ധ സ്ഥലമാകുന്നു, ഇത് വിശുദ്ധമായി തന്നെ സൂക്ഷിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഇവിടെ ഇടപെടുകയാണെങ്കിൽ നമുക്കത് കർത്താവിന്റെ ആത്മാവായി തന്നെ നിലനിർത്താം. നോക്കൂ, കൂടാതെ അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ വാക്കുകൾ കുറിച്ചെടുത്തുകൊള്ളുക, അത് വീഴാൻ പോകുകയാണ്, അത് ഉറപ്പായി വീഴും. നമുക്കത് കാത്തു സൂക്ഷിക്കാം, അത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞാനിവിടെ ആയിരിക്കുന്നത്. ഈ കാര്യത്തെ ഈ നിർദ്ദേശങ്ങളോടുകൂടി ഒരേ നിരയിലാക്കുക. ഇപ്പോൾ നോക്കൂ, ഞാനിത് പറയുന്നു, സാധാരണഗതിയിൽ പ്രധാനമായി നാം അതിനെ പുറത്തേക്ക് വിടുന്നില്ലെങ്കിൽ നിങ്ങളൊരു സന്ദേശം ടേപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് അവരോട് പറയുക. നോക്കൂ, ഇപ്പോൾ സഹോദരൻ നെവിലിന് അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പക്കൽ ജനങ്ങളുടെ അടുക്കൽ എത്തിക്കാൻ ഒരു സന്ദേശമുണ്ടെങ്കിൽ, അതൊരു ടേപ്പിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലായിട്ട് പറയുക. ഇപ്പോൾ അടുത്ത ഞായറാഴ്ച രാത്രിയിൽ നമുക്കൊരു 2 മണിക്കൂർ ടേപ്പ് ഉണ്ടായിരിക്കാൻ പോകുന്നതാണ്. അത് 3 മണിക്കൂർ ടേപ്പോ അല്ലെങ്കിൽ എത്രയധികമായാലും ഞങ്ങൾ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഒരു ടേപ്പ് കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അത് എന്ത് തന്നെയായാലും അടുത്ത ഞായറാഴ്ച രാത്രിയിലാകുന്നു. അപ്പോൾ ജനങ്ങൾ അറിയും. അങ്ങനെ അവർ അകത്തേക്ക് കടന്നു വരുമ്പോൾ പറയുക, ഇപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശം ടേപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്റെ പക്കൽ എനിക്കിവിടെ ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നു, അത് ഞാൻ ടേപ്പ് ചെയ്ത് പുറത്തേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാകുന്നു. ഈ സന്ദേശത്തെ പുറത്തേക്ക് അയക്കാനുള്ള പ്രേരണ എനിക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഇത് ടേപ്പ് ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇതൊരു പക്ഷേ 2 മണിക്കൂർ 3 മണിക്കൂർ അല്ലെങ്കിൽ എന്ത് തന്നെയും ആകാം, അത് പറയുക. എന്നാൽ സാധാരണയായി ഒരു വ്യവസായക്കാരുടെ യോഗങ്ങളിലേക്കോ അതുപോലുള്ള ഒരു സ്ഥലത്തേക്കോ ഞാൻ പോകുമ്പോൾ ചെയ്യുന്നത് പോലെയാകുന്നു, അല്ലെങ്കിൽ ഞാൻ പുറത്തുള്ള എന്റെ യോഗങ്ങളിൽ ഒരു പ്രാർത്ഥനയുടെ നിരയിലേക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയാകുന്നു. രോഗശാന്തിയുടെ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു രാത്രിയിൽ ഒരു 3 മണിക്കൂർ നേരത്തെ സന്ദേശം നൽകിയാൽ അതെന്നെ എവിടെ എത്തിക്കും എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കൂ, ജനങ്ങൾ അന്നുണ്ടായിരുന്നതിന്റെ പകുതി പേർ അടുത്ത രാത്രിയിൽ നിങ്ങൾ കാണും. നോക്കൂ, കാരണം അവർക്കിത് ചെയ്യാൻ കഴിയില്ല, അവർക്ക് ജോലിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പോകേണ്ടതായിട്ടുണ്ട്. ഞാനിത് നിർദ്ദേശിക്കുന്നു. അതായത് സാധാരണയായി ഇപ്പോൾ സഹോദരൻ ലെവൽ കഴിഞ്ഞ രാത്രിയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ അതൊരു അത്ഭുതപ്പെടുത്തുന്ന സന്ദേശമായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ എടുത്തിരുന്നു, എന്റെ പക്കൽ അത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അതെന്റെ മറ്റുള്ള സ്വന്തം സന്ദേശങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാകുന്നു. അത് ശരിയാണ്, രക്ഷപ്പെടാനുള്ള മാർഗം. നോക്കൂ, അതൊരു അത്ഭുതകരമായ സന്ദേശമായിരുന്നു. അദ്ദേഹം എത്ര പെട്ടെന്നാണ് അതിൽ കൂടെ കടന്നുപോയതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കൂ, ഏകദേശം 35 മിനിറ്റുകൾ. നോക്കൂ, അങ്ങനെ അദ്ദേഹം അതിനെ തീർത്തു. നോക്കൂ, ഇപ്പോൾ അത് നന്നായിരിക്കുന്നു. ഇപ്പോൾ സഹോദരൻ ലെവൽ, സാധാരണയായി അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ അങ്ങനെയുള്ളതാണ്. നോക്കൂ, അത് അത്രയും നീണ്ടതല്ല. നോക്കൂ, എന്നാൽ നിങ്ങളുടെ യോഗത്തെ നിങ്ങൾ കൊന്നുകളയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് വേണ്ടാത്ത കാര്യങ്ങളെ അതിലേക്ക് കൊണ്ടുവരുന്നതാണ്. നോക്കൂ, ഇപ്പോൾ അതിനെ നിങ്ങൾ എവിടെയാണത് ചെയ്യുന്നത്? ഇപ്പോൾ എനിക്കറിയാം. ഇപ്പോൾ നോക്കൂ, ഞാനിത് നിന്ദ്യമായിട്ട് പറയുന്നതല്ല, നിങ്ങൾ ട്രസ്റ്റിമാരോടും അല്ലെങ്കിൽ ശുശ്രൂഷകരോടും അല്ലെങ്കിൽ പാസ്റ്ററോടും. എന്നാൽ ഞാനിത് നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ്, സത്യം എന്താണെന്ന് കാണുക, അത് ഇപ്രകാരം തന്നെ തീർത്തുമായിരിക്കണം. ഇപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാവരും, നിങ്ങൾ എല്ലാവരും നല്ല സ്വഭാവക്കാരാണ്, നിങ്ങളിലുള്ള ഓരോ മനുഷ്യരും നല്ല സ്വഭാവക്കാരാണ്. അതങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ പറയും എല്ലാവരും, എന്നാൽ ഇന്ന ഇന്ന സഹോദരനൊഴികെ അദ്ദേഹം ഒരു നല്ല സ്വഭാവക്കാരനല്ല. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിങ്ങളെല്ലാവരും നല്ല സ്വഭാവക്കാരാണ്, കൂടാതെ നിങ്ങൾ ദീർഘക്ഷമയും സൗമ്യതയും ശാന്തപ്രകൃതരായ മനുഷ്യരുമാണ്, അത് കൊള്ളാം. എന്നാൽ അതുമായിട്ട് ഒരു ഭീരുവാകരുത്. യേശു വളരെ നല്ല സ്വഭാവക്കാരനായിരുന്നു. എന്നാൽ കാര്യങ്ങൾ പറയാനുള്ള സമയമായപ്പോൾ ഇത് എഴുതപ്പെട്ടിരിക്കുന്നു, എന്റെ പിതാവിന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. നോക്കൂ, അവൻ എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ സംസാരിക്കരുതെന്നും അറിയാമായിരുന്നു. അതാണ് നമുക്കും ചെയ്യേണ്ടതായിട്ടുള്ളത്. നോക്കൂ, യേശുവിനെ പോലെ ഒരു വ്യക്തി ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവൻ ദൈവമായിരുന്നു. കൂടാതെ ഓർക്കുക, അവൻ പോലും സഭയിൽ ഒരു ശുശ്രൂഷകനായിരിക്കുന്നതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കുക. അവൻ അത് താനെ കയ്യിലെടുത്തു, അവൻ കയറുകൾ അവരെ തിരിച്ചെടുത്ത് ഒന്നിച്ചു ചേർത്ത് എന്നിട്ട് അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവരെ മാന്യതയോടെ പുറത്തേക്ക് തള്ളിവിടാൻ അവൻ കാത്തിരുന്നില്ല. അവൻ അവരെ തല്ലി പുറത്താക്കി. നോക്കൂ, ദൈവത്തിന്റെ ഭവനത്തിൽ എന്നതുപോലെയായിരുന്നു. അവനൊരു ശുശ്രൂഷകന്റെ പങ്ക് നിർവഹിക്കുകയായിരുന്നു. ശുശ്രൂഷകരായി നിങ്ങൾക്ക് അതൊരു മാതൃകയാകുന്നു. നോക്കൂ, അവൻ നിങ്ങളുടെ മാതൃകയായിരുന്നു. ഇപ്പോൾ എന്റെ പിതാവിന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, യേശു അപ്പോൾ ഒരു ശുശ്രൂഷകനായിരുന്നു. നിങ്ങൾക്കതറിയാം, യേശു ഒരു ശുശ്രൂഷകന്റെ ഭാഗത്തെ എടുക്കുകയായിരുന്നു. അവനൊരു പാസ്റ്ററുടെ ഭാഗത്തെ എടുക്കേണ്ടി വന്നപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ കുരുടന്മാരായ പരീശന്മാരെ, കുരുടന്മാരായ വഴികാട്ടികൾ. നോക്കൂ, അവനൊരു പാസ്റ്ററുടെ ഭാഗത്തെ അപ്പോൾ എടുക്കുകയായിരുന്നു. അവനവരോട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ഒരു പ്രവാചകന്റെ ഭാഗത്തെ എടുക്കുകയായിരുന്നു. നോക്കൂ, അവനവനോട് കരം കൊടുത്തിരിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവനൊരു ട്രസ്റ്റിയുടെ ഭാഗത്തെ എടുത്തു. പത്രോസെ, നദിയിലേക്ക് പോയി ചൂണ്ടയെറിഞ്ഞിട്ട് ആദ്യം പിടിക്കുന്ന മത്സ്യത്തിന്റെ വായിൽ ഒരു നാണയം കിട്ടും. അവർക്ക് പണം കൊടുക്കുക. നോക്കൂ, നിങ്ങളുടെ ന്യായമായ കടങ്ങൾ അടയ്ക്കുക. എന്നിട്ട് നമ്മോട് പറഞ്ഞു, കൈസറിനുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അവൻ പാസ്റ്ററും പ്രവാചകനും ട്രസ്റ്റിയും ശുശ്രൂഷകനും എല്ലാമായിരുന്നു, തീർച്ചയായിരുന്നു. അതുകൊണ്ട് അവൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നു. ഈ ബ്രണഹാം കൂടാരത്തിലെ ഭവനത്തിൽ അത് നിങ്ങൾക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. അതിനാൽ അവൻ എല്ലാത്തിലും ബഹുമാനിക്കപ്പെടുന്ന ഒരു കൂടാരമാകാൻ നാം ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യാലയങ്ങളും എല്ലാ സ്ഥലങ്ങളുമായിട്ട് അതിൽ നിന്നും നാം പുറകോട്ടില്ല. അവിടെ എളിമയും മാധുര്യവും ദയയും ഉണ്ടായിരിക്കും. എന്നാൽ നേരെയുള്ള വരിയിലായിട്ട് ഓരോ മനുഷ്യനും അവരവരുടെ കൃത്യനിർവഹണത്തിന്റെ സ്ഥാനത്തായിരിക്കും. നോക്കൂ, അതാണ് ആ വഴി. ആ രീതിയിലാണ് അവനത് ആഗ്രഹിക്കുന്നത്. അവനൊരിക്കലും പിന്നോട്ട് മാറിയിട്ടില്ല. അത് പറയേണ്ട സമയമായപ്പോൾ നേരെ നേരായി പറയേണ്ടതിന് നേരെ നേരായി പറഞ്ഞു. സൗമ്യത കാണിക്കാനുള്ള സമയമായപ്പോൾ അവൻ സൗമ്യത കാണിച്ചു. അവൻ മാധുര്യവാനും ദയയും വിവേകമുള്ളവനായിരുന്നു. എന്നാൽ കർക്കശനും എല്ലാ കാര്യങ്ങളിലും നേരെ കൃത്യതയുള്ളവനുമായിരുന്നു. അവനത് നിങ്ങളുടെ മാതൃകയ്ക്കായി ചെയ്തു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അതെനിക്ക് നൽകിയതാണ്. അതിനാൽ ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അവനൊരു ശുശ്രൂഷകനായിരുന്നു ഇതിനു മുമ്പ്. എന്നാൽ അവനായിരുന്നു. നോക്കൂ, അവൻ അപ്പോൾ ഒരു ശുശ്രൂഷകനായി പ്രവർത്തിച്ചു. ഇപ്പോൾ ഞാനിത് പറയുന്നു, നിങ്ങളുടെ ശുശ്രൂഷകൾ ഏഴരയ്ക്ക് ആരംഭിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതാണ് സമയമെങ്കിൽ നിങ്ങളുടെ ആരാധനാലയം അതിന് അരമണിക്കൂർ മുമ്പ് തുറക്കുക. 7 മണിക്ക് പിയാനോ വായിക്കുന്നയാളോടോ ഓർഗൻ വായിക്കുന്നയാളോടോ പറയുക, നിങ്ങൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഓർഗൻ വായിക്കുന്നയാളിന് ശമ്പളം കൊടുക്കുന്നുണ്ടോ? അവൾക്ക് ശമ്പളമുണ്ടോ? അല്ലെങ്കിൽ പിയാനോ വായിക്കുന്നയാൾക്ക് ശമ്പളമുണ്ടോ? അവളത് സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുന്നതാണോ? അവളോട് സമയതയോടെ ചോദിക്കുക. അവൾക്ക് അതിനുവേണ്ടി ശമ്പളം ആവശ്യമുണ്ടെങ്കിൽ തന്നെയും അതിനുവേണ്ടി അവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമായിരിക്കുന്നു എന്ന് അവളോട് പറയുക. അപ്പോൾ അവൾ പറയുകയാണ്, ശരി, എനിക്കത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ പിന്നെ അവളെ ഇവിടെ വരുത്തിയിട്ട് ഓർഗൻ കൊണ്ടുള്ള സംഗീതത്തിന്റെ ഏതെങ്കിലും നല്ല മാധുര്യമുള്ള സംഗീതത്തിന്റെ ഒരു ടേപ്പ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? അതിനെ ഇടുക, അതിടുക. ഓരോ തവണയും ഇവിടെ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ടേപ്പ് തയ്യാറാക്കിക്കൊള്ളുക. നോക്കൂ, ശുശ്രൂഷകരിൽ ഒരാൾ ട്രസ്റ്റി അല്ലെങ്കിൽ വാതിൽ തുറക്കുന്നത് ആരാണോ, വാതിൽ സൂക്ഷിപ്പുകാരനോ, അതാരായാലും അതിനെ അവിടെ വെച്ചിട്ട് ടേപ്പ് ഓടിക്കുക. ജനങ്ങൾ അകത്തേക്ക് കടന്നു വരുമ്പോൾ അത് പാടിക്കൊണ്ടിരിക്കട്ടെ. നോക്കൂ, കാരണം ശുശ്രൂഷകർ ആരും ഇവിടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്യാൻ ട്രസ്റ്റിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്യുന്നതിനായി ഇവിടെ വരട്ടെ. തുടർന്ന് അവർ അതിനെ ഒരു അരമണിക്കൂർ പാടാനിടയാകട്ടെ. എന്നാൽ കൃത്യം 7:30 കെട്ടിടത്തിന്റെ മുകളിൽ ആ മണി മുഴങ്ങട്ടെ. നോക്കൂ, നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ ആ മണി അവിടെ തന്നെ ഉണ്ടോ? അതെ, ശരി. 7:30 നിങ്ങളുടെ മണി മുഴങ്ങട്ടെ. അതിന്റെ അർത്ഥം നാം ആരാധനാലയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ജോൺസിനോടും മറ്റെല്ലാവരുമായി കൈകുലുക്കുകയും ചെയ്യാൻ പോകുന്നു എന്നല്ല. പാട്ട് നയിക്കുന്നയാൾ ജോലിയിൽ തുടരട്ടെ. അവിടെ ഒരു പാട്ട് നയിക്കുന്നയാൾ ഇല്ലെങ്കിൽ ശുശ്രൂഷകർ അതവിടെ നോക്കട്ടെ. അല്ലെങ്കിൽ ആ മണി മുഴങ്ങാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും പാട്ട് നയിക്കാൻ അവിടെ ഉണ്ടെന്ന് കാണുക. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇന്ന ഇന്ന പാട്ടിന്റെ സംഖ്യയിലേക്ക് തിരിക്കുക. നോക്കൂ, അത് കൃത്യമായും 7:30 തന്നെ ആയിരിക്കട്ടെ. ശരി, അതിനുശേഷം സഭ ഒത്തുചേർന്നുള്ള പാട്ട്, അതിനെ തുടർന്ന് വേണമെങ്കിൽ സഭ ഒത്തുചേർന്നുള്ള രണ്ടാമത്തെ പാട്ടാകാം. അതിനുശേഷം ആരോടെങ്കിലും നേരത്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പ്രാർത്ഥനയിൽ നയിക്കുക. അപ്പോൾ പാസ്റ്റർ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും, ശരി, പാസ്റ്റർ അവിടെ ഉണ്ടായിരിക്കരുത്. ആ പാട്ട് നയിക്കുന്നയാൾ തന്നെ അത് ചെയ്തിരിക്കണം. അത് സഹോദരൻ ക്യാപ്സ് ആകുന്നു എന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം അറിയുന്നു. അദ്ദേഹം ആരെങ്കിലും സംസാരിക്കാൻ അനുവദിക്കട്ടെ, അല്ലെങ്കിൽ സ്വയം അദ്ദേഹം തന്നെ ഒന്നുകിൽ പ്രാർത്ഥന നടത്തട്ടെ. സഭ പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് നിൽക്കാൻ അനുവദിക്കുക. നോക്കൂ, എഴുന്നേറ്റ് നിൽക്കുക. ആരെങ്കിലും പ്രാർത്ഥനയിൽ നയിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇപ്പോൾ എല്ലാവരും ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് നാം വിശ്വസിക്കുന്നു. അതാണ് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം. എന്നാൽ നിങ്ങൾ ആ വിശുദ്ധ സ്ഥാനത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ സമയത്തെ നഷ്ടമാക്കാതെ കാക്കുക. നോക്കൂ, നിങ്ങളവരെ എല്ലാവരെയും വേദിക്ക് ചുറ്റുമായി വിളിച്ചാൽ അവിടെ ആരെങ്കിലും 15 മിനിറ്റ് നേരം എടുക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ സമയം മൊത്തമായി തീർന്നുപോകും. അത് നിങ്ങളുടെ, നോക്കൂ, നിങ്ങളുടെ പ്രാർത്ഥനകൾ വീട്ടിലായി ആയിരിക്കട്ടെ. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിൽക്കരുത്, എന്നിട്ട് ഒരു നീണ്ട നേരത്തെ ഒരു നീണ്ട പ്രാർത്ഥന നടത്തുക, എന്നിട്ട് ഇതും അതും അല്ലെങ്കിൽ മറ്റേതും പറയുക, അങ്ങനെ എല്ലാം കൂടി മറ്റുള്ളവരെ കാണിക്കാനാകുന്നു. നോക്കൂ, അവൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ അറയിലേക്ക് കടന്ന്, രഹസ്യ അറയിലേക്ക് കടന്ന് നിങ്ങളുടെ പിന്നിലായി വാതിലടയ്ക്കുക, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് പരസ്യമായി നിനക്ക് പ്രതിഫലം നൽകും. ഇപ്പോൾ ആ രീതിയിലാണ് രഹസ്യമായി പ്രാർത്ഥന ചെയ്യേണ്ടതിനുള്ള വഴി, അതാണ് അവൻ ചെയ്യാൻ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും അവർ കടന്നു വരുമ്പോൾ സംഗീത നായകൻ പറയട്ടെ, ശരി, ആദ്യത്തെ പാട്ടിന് ശേഷം പിന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കട്ടെ. അതാരായിരുന്നാലും അതൊരു ചെറിയ പ്രാർത്ഥന മാത്രമായിരിക്കണം. എല്ലാ ഗവർണർമാർക്കും അതുപോലുള്ള മറ്റെന്തിനെങ്കിലും വേണ്ടി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കരുത്. എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കുള്ള അഭ്യർത്ഥനകൾ ഉണ്ടെങ്കിൽ അത് അറിയിച്ചിരിക്കണം. അത് അകത്തേക്ക് അയക്കാൻ അനുവദിക്കുക, അവയെല്ലാം അകത്തേക്ക് അയക്കുക, അത് എഴുതുക, എന്നിട്ട് പറയുക, ഇവിടെ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇന്ന ഇന്ന സഹോദരിയെ ഓർക്കുന്നു, ഇന്ന ഇന്ന സഹോദരൻ ആശുപത്രിയിലായിരിക്കുന്നു, ഇന്ന ഇന്ന കൂടാതെ ഇന്ന ഇന്ന കൂടാതെ ഇന്ന ഇന്ന പേരാകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക. സഹോദരൻ ജോൺസ്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളെ നയിക്കുമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നോക്കൂ, അത് പ്രസംഗവേദിയിൽ വെക്കാനിടയാകട്ടെ, അവരോട് പറയുക, അവർ അങ്ങനെ അത് ഉപയോഗപ്പെടുത്താനിടയാകട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി ഒരു അഭ്യർത്ഥന ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ഇവിടെ മുകളിലേക്ക് വെക്കുക. അത് വിളിച്ച് സംസാരിക്കരുത്, ആർക്കാണ് ഇപ്പോൾ ഒരു അഭ്യർത്ഥനയുള്ളത് നിങ്ങളത് അറിയിക്കുമോ? അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ആരെങ്കിലും എഴുന്നേറ്റിട്ട് പറയും, ദൈവത്തിന് മഹത്വം നിങ്ങൾക്കറിയാമോ? അങ്ങനെ അത് തുടങ്ങിയിട്ട് ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ ചിലപ്പോൾ ഇരിക്കുന്നതിനു മുമ്പ് അരമണിക്കൂറായി കഴിഞ്ഞിരിക്കും. നോക്കൂ, ഈ സഭയുടെ ഉത്തരവാദിത്വം നമുക്കുള്ളതാകുന്നു, മറ്റുള്ളവർക്കല്ല. ഇത് നമുക്ക് ദൈവത്തോടുള്ള ഉത്തരവാദിത്തമാകുന്നു. ഈ കാര്യാലയങ്ങൾ ദൈവത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാകുന്നു. നോക്കൂ, ഇന്ന് രാത്രി ഞാനിവിടെ പറയുന്നതിന്റെ കാരണം, ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്, ഇത് ദൈവത്തോടുള്ള എന്റെ ഉത്തരവാദിത്തത്തിന്റെ കാരണത്താലാണ്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഇത് നിർവഹിക്കുക. നോക്കൂ, ഇപ്പോൾ അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും പ്രാർത്ഥന നയിക്കട്ടെ. അവർ അങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല കാര്യമാണ്. അവരെ പ്രാർത്ഥന നയിക്കാൻ അനുവദിക്കുക, അതിനുശേഷം അവർ ഇരുന്നു കൊള്ളട്ടെ. നിങ്ങൾക്കൊരു വിശേഷ കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിത് പറയുന്നില്ല, ഞാനങ്ങനെ മുമ്പോട്ട് പോകുന്നില്ല. ആരെങ്കിലും ഒരു വിശേഷഗാനം ആലപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സഭയിൽ പ്രഖ്യാപിക്കുക. അവരോട് പറയുക, അതായത് ഏതെങ്കിലും വിശേഷ ഗീതങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സഭ ആരംഭിക്കുന്നതിനു മുമ്പ് അവർ സംഗീത നായകനെ കണ്ടിട്ട് അത് അറിയിച്ചിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അത് പറയുക, ശരി, എന്നോട് ക്ഷമിക്കണം സഹോദര, ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ എന്റെ വിശേഷ ഗീതം എനിക്ക് ഇന്ന് രാത്രിയിലേക്കുള്ളതാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു നിശ്ചിത രാത്രിയിൽ നിങ്ങളിവിടെ വരാൻ പോകുകയാണെന്ന് എന്നോട് അറിയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ കാര്യക്രമത്തിൽ അത് ആസൂത്രണം ചെയ്യുന്നതാണ്. നോക്കൂ, എന്റെ കാര്യക്രമം എഴുതിയത് എന്റെ പക്കൽ ഇവിടെ ആയിരിക്കുന്നു. അതിന് സഹോദരൻ ക്യാപ്സോ അല്ലെങ്കിൽ പാട്ടുകൾ നയിക്കുന്ന ആരായിരുന്നാലും അനുവദിക്കുക. ഒരു പാട്ട് നയിക്കുന്നയാളുണ്ടായിരിക്കണം, അതാരായിരുന്നാലും വിഷയമല്ല. കൂടാതെ അവർ എഴുന്നേറ്റിൽ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ ഒരു പ്രാസംഗികനെ പോലെ തുടരാനോ ഇടയാക്കരുത്. നോക്കൂ, അവർ അവിടെ എഴുന്നേറ്റിൽ നിന്ന് പാട്ടുകൾ നയിക്കട്ടെ, അതാണ് അവരുടെ ജോലി. പ്രസംഗിക്കുന്നത് പാസ്റ്ററിന്റെ ചുമതലയാണ്. നോക്കൂ, അത് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നതല്ല. അദ്ദേഹം പാട്ടുകളെ നയിക്കുന്നില്ല, പാട്ട് നയിക്കുന്നയാൾ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നു. അതിന് ഉത്തരവാദി അവനാകുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ പുതുതായ അഭിഷേകത്തിന്റെ കീഴിൽ അദ്ദേഹം കടന്നു വന്നിരിക്കണം. സമയമാകുമ്പോൾ അവിടെയുള്ള കാര്യാലയത്തിൽ നിന്നോ എവിടെയെങ്കിലും നിന്നും കടന്നുവരും. അദ്ദേഹത്തിന് പ്രസംഗവേദിയിൽ പോലും ആയിരിക്കേണ്ട ആവശ്യമില്ല, ഇത് തുടർന്നുകൊണ്ടിരിക്കും. അവിടെ തന്നെ പുറകിലുള്ള കാര്യാലയത്തിൽ തുടരട്ടെ. നോക്കൂ, അല്ലെങ്കിൽ ഇവിടെ പിന്നിലായി, അല്ലെങ്കിൽ അതെവിടെയായിരുന്നാലും സമയമാകുമ്പോൾ ഇവിടെ കെട്ടിടത്തിനകത്തുള്ള വാർത്താവിനിമയ സംവിധാനത്തിൽ കൂടി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാം. അദ്ദേഹം അവസാനത്തെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിശേഷ ഗീതമുണ്ടായിരിക്കും. അത് ഇപ്രകാരം ഒറ്റയ്ക്കുള്ള ഒരു പാട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ മൂന്നാമത്തെ പാട്ടിനായിട്ടുണ്ടെങ്കിലാകുന്നു. നോക്കൂ, അതായത് നിങ്ങൾക്ക് രണ്ട് കൂട്ടായ്മയുടെ പാട്ടും പ്രാർത്ഥനയും നിങ്ങൾ വഴിപാടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതുമാകുന്നു. അപ്പോൾ എല്ലാവരും അവരുടെ കർത്തവ്യത്തിന്റെ സ്ഥാനത്തായിരിക്കട്ടെ. പറയുക, ശരി, നാം ഇപ്പോൾ നമ്മളുടെ ഈ അവസാനത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ദ്വാരപാലകർ ആഗ്രഹിക്കുന്ന പക്ഷം വൈകുന്നേരത്തെ വഴിപാട് എടുക്കുന്നതിനായി മുമ്പോട്ട് കടന്നു വരട്ടെ. നോക്കൂ, അവർ ആ പാട്ട് പാടിക്കഴിയുമ്പോഴേക്കും ഇവിടെ ഇതാ ദ്വാരപാലകർ നിൽക്കുന്നു. പറയുക, ശരി, ഇപ്പോൾ നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു. നാം ഇവിടെ ഇന്ന ഇന്ന വ്യക്തിയെ ഓർക്കാൻ ആഗ്രഹിക്കുന്നു, കൂടാതെ ഇന്ന ഇന്ന വ്യക്തിയെയും അത് വായിക്കുക. നിങ്ങൾക്കറിയാം അതിപ്രകാരമാകുന്നു. ശരി, എല്ലാവരും എഴുന്നേൽക്കുക. സഹോദര, നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ നയിക്കുമോ? അതോടെ ഇതെല്ലാം കഴിയുന്നു. അതിനുശേഷം അവർ ഈ രണ്ടാമത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പാടുന്നത് എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇതിനു മുമ്പായി നിങ്ങളുടെ വഴിപാടെടുക്കുക. അത് നിങ്ങൾ വഴിപാടെടുക്കാൻ പോവുകയാണെങ്കിൽ ആകുന്നു, അതിനെ വിടുക. ഞാൻ നിങ്ങളുടെ ആദ്യത്തെ പാട്ടെടുക്കുകയും അതിനെ തുടർന്ന് നിങ്ങളുടെ സഹായന്റെ വഴിപാടെടുക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ രണ്ടാമത്തെ പാട്ടിനൊപ്പം തുടരുകയും പിന്നെ അതിൽ കൂടെ തുടരുകയും ചെയ്യും. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ അവസാനത്തെ പാട്ട് നടക്കുന്നു. അത് നിങ്ങളുടെ അവസാനത്തെ പാട്ടായിരിക്കട്ടെ. നോക്കൂ, അത് പാസ്റ്ററിനെ വിളിക്കുന്നതിനുള്ളതായിരിക്കട്ടെ. അവസാനത്തെ പാട്ട് പാടിക്കഴിയുന്ന ഉടനെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓർഗൻ അവതാരിക വായിക്കുകയും നിങ്ങളുടെ പാസ്റ്റർ കടന്നു വരികയും ചെയ്യുന്നു. നോക്കൂ, എല്ലാ കാര്യങ്ങളും ക്രമത്തിലാകുന്നു, എല്ലാവരും നിശബ്ദരാകുന്നു, അവിടെ മറ്റൊന്നും പറയപ്പെടാൻ പാടില്ല, എല്ലാ ശുശ്രൂഷകരും അവരുടെ കർത്തവ്യസ്ഥാനത്തായിരിക്കണം. പാസ്റ്റർ അവിടെ നിൽക്കുന്നു, അദ്ദേഹം കടന്നുവരുന്നു, തന്റെ ശ്രോതാക്കളെ അഭിവാദ്യം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വേദപുസ്തകത്തിലേക്ക് തിരിച്ചിട്ട് പറയുന്നു, ഇന്ന് രാത്രി നാം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. നോക്കൂ, അദ്ദേഹം അത് തയ്യാറാക്കിയ ശേഷം നാം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. ഇതൊരു നല്ല കാര്യമാകുന്നു. വല്ലപ്പോഴും നിങ്ങളിത് പറയുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനത്തോടുള്ള ബഹുമാനാർത്ഥം നാം വചനം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കാം. നോക്കൂ, അതിനുശേഷം വായിക്കുക, ഇന്ന് രാത്രിയിൽ ഞാൻ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ അതെന്തായിരുന്നാലും ആകട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് വായിക്കട്ടെ, സംഗീത നായകനോ അല്ലെങ്കിൽ സഹായിയോ നിങ്ങളോടൊപ്പം അവിടെയുള്ള ആരെങ്കിലും അവർ അത് വായിക്കട്ടെ. എന്തായിരുന്നാലും അവിടെ നിങ്ങൾ സ്വയം തന്നെ അത് വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. അതിനുശേഷം അതിപ്രകാരം വായിക്കുക, തുടർന്ന് നിങ്ങളുടെ വിഷയത്തെ എടുക്കുക. നോക്കൂ, അത്രയും സമയം വരെ നിങ്ങൾ ഏകദേശം 30 മിനിറ്റുകൾ ചെലവഴിച്ചു കഴിഞ്ഞു, അപ്പോഴേക്കും അത് ഏകദേശം 8 മണിയായി കഴിഞ്ഞിരിക്കും. അങ്ങനെ 8 മുതൽ ഏകദേശം 8:30 വരെ, ഏകദേശം 30 മിനിറ്റിനും 45 മിനിറ്റിനുമിടയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് നൽകിയതുപോലെ ആ വചനത്തെ അവിടെ വെക്കുക. നോക്കൂ, അതുപോലെ തന്നെ അവൻ നിങ്ങളോട് അത് ചെയ്യാൻ പറയുന്നതുപോലെ തന്നെ അതിനെ അവിടെ വെക്കുക. നോക്കൂ, അഭിഷേകത്തിന് കീഴിലായിക്കൊണ്ടാകുന്നു. അതിനുശേഷം നിങ്ങളുടെ വേദിയിലേക്കുള്ള വിളി നടത്തിയിട്ട് പറയുക, ആരെങ്കിലും ഈ സഭയിൽ ക്രിസ്തുവിനെ സ്വന്തരക്ഷകനായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളെ ഇപ്പോൾ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളുടെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുക. നോക്കൂ, ആരുമില്ലെങ്കിൽ, ആരും എഴുന്നേൽക്കുന്നില്ലെങ്കിൽ പറയുക, ആരെങ്കിലും ഇവിടെ സ്നാനപ്പെടുത്തുന്നതിനു വേണ്ടി സ്ഥാനാർത്ഥിയായുണ്ടോ? അതായത് അവർ ഇതിനകം മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി വെള്ളത്തിൽ സ്നാനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവർ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഓർഗൻ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കടന്നുവരുമോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആരും വരുന്നില്ലെങ്കിൽ പിന്നെ പറയുക, ആരെങ്കിലും ഇവിടെ ഒരിക്കലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവരായിട്ട് ഇന്ന് രാത്രി അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ശരി, ഒരുപക്ഷെ ആരെങ്കിലും കടന്നു വന്നേക്കാം എങ്കിൽ 2-3 പേർ അവരുടെ മേൽ കൈവച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ ഉടനെ തന്നെ പിന്നിലായുള്ള മുറികളിൽ ഒന്നിൽ കൊണ്ടുപോകുക. അവിടെയുള്ള ആരെങ്കിലും അവരോടൊപ്പം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിലൂടെ എങ്ങനെ കടന്നു വരണമെന്ന് എവിടെയെങ്കിലും അവരെ പഠിപ്പിക്കുക. സഭയെല്ലാം അവരിൽ നിന്നും മാറി ദൂരത്തായിരിക്കട്ടെ. ആരെങ്കിലും കടന്നു വന്നിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കാനായി അവിടെ ആൾത്താരയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അവർ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ അവർ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുക, ഇപ്പോൾ നിങ്ങളുടെ തലകൾ വണങ്ങുക, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സഭയെ ഏതെങ്കിലും വിധത്തിൽ വൈകിപ്പിക്കുന്ന എന്തെങ്കിലും ചെറിയ കാര്യമുണ്ടെങ്കിൽ അവരെ നേരെ പ്രാർത്ഥനയുടെ മുറിയിലേക്ക് അയക്കുക, എന്നിട്ട് അവരോടൊപ്പം അവിടേക്ക് പോകുക, അല്ലെങ്കിൽ ആരെയെങ്കിലും അവരോടൊപ്പം അവിടേക്ക് അയക്കുക. കൂട്ടായ്മ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. നോക്കൂ, അതിപ്രകാരമായിട്ട് നിങ്ങൾ അവരെ ഒരിടത്തും അപ്പോൾ പിടിച്ചു നിർത്തുന്നില്ല. നോക്കൂ, അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ പിന്നെ അവർ പറഞ്ഞാൽ, ആരും വരുന്നില്ലെങ്കിൽ പിന്നെ പറയുക, ആരെങ്കിലും ഇവിടെ അവരുടെ രോഗശാന്തിക്കായി ഇന്ന് രാത്രിയിൽ തലയിൽ എണ്ണ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ ഇവിടെ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ശരി സഹോദരൻ നെവിൽ, ഞാൻ നിങ്ങളെ സ്വകാര്യമായി കാണാൻ ആഗ്രഹിക്കുന്നു. ശരി, നിങ്ങൾ എന്നെ കാര്യാലയത്തിൽ വന്ന് കാണുക. ശുശ്രൂഷകരിൽ ഒരാളെ കാണുക, അവർ അത് ഏറ്റെടുത്തുകൊള്ളും. നോക്കൂ സഹോദര, എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ശരി, ഇവിടെയുള്ള ശുശ്രൂഷകരിൽ ഒരാൾ നിങ്ങളെ കാര്യാലയത്തിൽ വെച്ച് കാണും. ഞാൻ നിങ്ങളെ ശുശ്രൂഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ കാണുന്നതാണ്. ഇപ്പോൾ നമുക്ക് പിരിച്ചുവിടലിനായി എഴുന്നേറ്റ് നിൽക്കാം. നോക്കൂ, നിങ്ങൾ ഈ മുഴുവൻ കാര്യത്തിനെല്ലാം കൂടെ ഏകദേശം 1 മണിക്കൂറും 45 മിനിറ്റിലും കൂടുതൽ എടുത്തിട്ടില്ല. നോക്കൂ നോക്കൂ, 1 മണിക്കൂർ 30 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ശുശ്രൂഷ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ചെറുതും അതിവേഗത്തിലുള്ളതുമായ സന്ദേശമായിരുന്നു. നിങ്ങൾ എന്താണോ ചെയ്തത് അതിനുവേണ്ടി അത് നൽകി. നിങ്ങൾ ചെയ്തത് അങ്ങനെ എല്ലാവരും സംതൃപ്തരാകുകയും അതോടൊപ്പം നന്നായി അനുഭവപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. നോക്കൂ, നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കുക. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ നന്നായി അർത്ഥമാക്കിയിരിക്കുന്നു. എന്നാൽ നോക്കൂ, നിങ്ങൾക്കറിയാമോ, എനിക്ക് ഏകദേശം 33 വർഷങ്ങൾ ഞാൻ ഈ പ്രസംഗപീഠത്തിലായി കഴിഞ്ഞിരിക്കുകയും 33 വർഷങ്ങൾ ലോകമെമ്പാടും ആയി കഴിഞ്ഞിരിക്കുന്നു. അത്രയുമധികം സമയം കൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ ചില കാര്യങ്ങൾ പഠിക്കുന്നു. തീർച്ചയായും നോക്കൂ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയുന്നതാണ് നല്ലത്. അതിനാൽ നോക്കൂ, ഞാനിത് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിശുദ്ധന്മാരുമായി മാത്രം ഇടപഴകുകയാണെങ്കിൽ മനുഷ്യ, നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി മുഴുവൻ താമസിക്കാം. എന്നാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ അവരുമായി കൃത്യമായി ഇടപെടുന്നില്ല. നിങ്ങൾ ഈ കാര്യങ്ങളെ ഇവിടെ പുറത്തായി പിടിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പിടിക്കുന്നവർ ഇതാ, നിങ്ങൾക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കണം. നോക്കൂ, എന്നിട്ട് ചെയ്യരുത്, അവരിവിടെ കൊണ്ടുവരിക, തുടർന്ന് വചനം കടന്നുവരാൻ അനുവദിക്കുക. അതിനെ തുടർന്ന് നോക്കുക, അവിടെ പരാതിപ്പെടാൻ യാതൊന്നും ഉണ്ടായിരിക്കില്ല. അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാം, നന്നായിരിക്കുന്നു. അവരെ നേരെ അതുപോലെ തന്നെ കാര്യാലയത്തിലേക്ക് കൊണ്ടുപോകുക. എന്നാൽ സഭയെ പിടിച്ചുവെക്കരുത്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, ജനങ്ങൾ എഴുന്നേറ്റിട്ട് പറയും, ശരി, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊരു നല്ല സാക്ഷ്യത്തിന്റെ കൂട്ടായ്മ നടത്തിക്കളയാം. പറയാം. നോക്കൂ, ഞാൻ ഇതിന്മേൽ ഒരു വിമർശനത്തെയും അർത്ഥമാക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സത്യം പറയാൻ മാത്രം ഉദ്ദേശിക്കുന്നു. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നത് അർത്ഥമാക്കുന്നു. നോക്കൂ, ഞാൻ സാക്ഷ്യങ്ങളുടെ യോഗങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ട്. അവ പലപ്പോഴും നല്ലതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യുന്നു. നോക്കൂ, അവ യഥാർത്ഥമായും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഉണർവിന്റെ സമയത്ത് ആർക്കെങ്കിലും ഒരു ചുട്ട ചൂടുള്ള സാക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്കൊരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു യോഗത്തിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ട് വെറുതെ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊള്ളാം. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവൻ പ്രാണനിൽ നിന്നും ആ ചുമട് ഇറക്കി വെക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നോക്കൂ, ഉണർവിന്റെ സമയത്ത് പറയുക, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിന് നന്ദി പറയുന്നു. അവൻ കഴിഞ്ഞ ആഴ്ച എന്നെ രക്ഷിച്ചു. എന്റെ ഹൃദയം ദൈവത്തിന്റെ മഹത്വത്താൽ കത്തിയെരിയുന്നു. ദൈവത്തിന് നന്ദി. ഇരിക്കുക. ആമേൻ. അത് നന്നായിരിക്കുന്നു. തുടർന്നുകൊള്ളുക. നോക്കൂ, അത് ശരിയാണ്. എന്നാൽ നിങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ കടന്നു വരൂ, ആരാണ് അടുത്തത്? ഇപ്പോൾ നമുക്കൊരു വചനം കേൾക്കാം, നമുക്കൊരു സാക്ഷ്യവചനത്തിന്റെ പ്രസംഗം കേൾക്കാം. ഇപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഒരു യോഗം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഒരു പ്രത്യേക രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കൂ, നിങ്ങൾ പോകുന്നത് ഇന്ന് രാത്രി, അടുത്ത ബുധനാഴ്ച രാത്രി പ്രാർത്ഥനയുടെ യോഗത്തിന് പകരം ഒരു സാക്ഷ്യത്തിന്റെ യോഗമുണ്ടായിരിക്കാൻ പോകുന്നതാണ്. നിങ്ങൾ എല്ലാവരും അതിലേക്ക് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതൊരു സാക്ഷ്യത്തിന്റെ യോഗമായിരിക്കും. അങ്ങനെ അവർ അതിനായി വരുമ്പോൾ, അതിനുവേണ്ടി സാക്ഷ്യപ്പെടുത്താൻ ആ സ്ഥലത്ത് കൂടി വരുമ്പോൾ, വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, അതിനുശേഷം പറയുക, ഇപ്പോൾ ഇത് സാക്ഷ്യത്തിന്റെ രാത്രിയാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 45 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ അല്ലെങ്കിൽ അത് എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ സാക്ഷ്യങ്ങളെ നൽകട്ടെ. എന്നിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് നിങ്ങളുടെ കൂട്ടായ്മയെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത് എല്ലാ കാര്യങ്ങളെയും സഹായിക്കും. അത് മുഴുവനായി നിങ്ങൾ ആ രീതിയിൽ അത് ചെയ്യുകയാണെങ്കിൽ സഹായിക്കും. ഇപ്പോൾ ഇത് ഞാൻ വൈകുകയാണ്. അഅതിനാൽ സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ എന്റെ അറിവിന്റെ ഏറ്റവും മികച്ച കാര്യങ്ങളാകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതെന്റെ അറിവിന്റെ ഏറ്റവും മികച്ചതാകുന്നു. ഇപ്പോൾ ഇനി മുതൽ നിങ്ങൾക്കറിയാം. അതെപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ ടേപ്പിലേക്ക് വരിക, അത് ചോദിക്കുക, ടേപ്പ് ശ്രദ്ധിക്കുക. അത് ശുശ്രൂഷകർക്കും ട്രസ്റ്റിമാർക്കും അല്ലെങ്കിൽ അത് ആർക്കു വേണ്ടിയായിരുന്നാലും ടേപ്പ് ഓടിക്കാനിടയാകട്ടെ. സഭ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പുറത്ത് അവിടെ വെച്ച് ഓടിച്ച് കേൾപ്പിക്കുക. ശരി, അങ്ങനെ അതാണ് ഇവിടെയുള്ള 8-ാമത്തെ പെൻ സ്ട്രീറ്റിലെ ഈ കൂടാരത്തിന് ദൈവഹൃദ പ്രകാരം എന്റെ അറിവിന്റെ ഏറ്റവും മികച്ച കാര്യമാകുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിനിടയിൽ ഇത് നടപ്പിലാക്കാൻ നിങ്ങൾ സഹോദരന്മാരെ ഞാൻ നിയോഗിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ദയയാലും സ്നേഹത്താലും നിങ്ങളുടെ കൃപയെ നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് ജനങ്ങളുടെ മുമ്പാകെ കാണിപ്പിൻ. ഒരു ക്രിസ്ത്യാനി എന്നാൽ എവിടെയും ഉന്തിത്തള്ളാൻ കഴിയുന്ന ഒരു ശിശുവാകുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. അതിന്റെ അർത്ഥം സ്നേഹം നിറഞ്ഞ ഒരു മനുഷ്യൻ എന്നിരിക്കലും അവൻ ദൈവത്തോട് സ്നേഹം നിറഞ്ഞവനായിരിക്കുന്നത് പോലെ തന്നെ കൂട്ടായ്മയോടുമാകുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ലേ? അവിടെ ഒരു ചോദ്യമുണ്ടോ? ടേപ്പ് ഇവിടെ തീർന്നു പോകാൻ പോകുന്നു. കൂടാതെ ആരോ ഒരാൾ എനിക്കായി അതാ കാത്തിരിക്കുന്നു. അദ്ദേഹം അവിടെ ഏത് സമയത്താണ് ഉണ്ടായിരിക്കേണ്ടത്? ഇപ്പോൾ തന്നെ. അദ്ദേഹം സ്വയം തന്നെയാണ് വരുന്നത്. ശരി ശരി ശ്രീമാൻ.
I know we're going out now. If there's no further any word.
ഇപ്പോൾ ഇനിയും പറയാനില്ലെങ്കിൽ നാം ഇപ്പോൾ പുറത്തു പോകുകയാണെന്ന് അറിയുന്നു. ഹാ, ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പിരിച്ചുവിടാം. അതെ അതെ, സഹോദരൻ കൊളിൻസ്. ശരി, സഹോദരന്മാരെ, ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരുന്നതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ സഹോദരൻ നെവിൽ, നിങ്ങൾ ശുശ്രൂഷകർക്കെല്ലാം കൂടാതെ ട്രസ്റ്റിമാർക്കും സൺഡേ സ്കൂൾ സൂപ്രണ്ടിനും നിങ്ങളെ എല്ലാവരെയും ആകുന്നു. ദൈവരാജ്യത്തിനുവേണ്ടി ഈ ഉത്തരവുകളെ നടപ്പിലാക്കാൻ കർത്താവ് ഇപ്പോൾ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ കുട്ടികളിൽ നിന്ന് മുതിർന്നവരായി വളർന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നതിനാലാകുന്നു. നിങ്ങളൊരു ശിശുവായിരുന്നപ്പോൾ നിങ്ങളൊരു ശിശുവിനെ പോലെ സംസാരിച്ചു, ഒരു ശിശുവിനെ പോലെ നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ഇപ്പോൾ നിങ്ങളൊരു പുരുഷനായിരിക്കുന്നു. അതുകൊണ്ട് നമുക്കപ്പോൾ മുതിർന്നവരായി ദൈവത്തിന്റെ ഭവനത്തിൽ സ്വയം പെരുമാറാം. നമ്മുടെ കാര്യാലയങ്ങളെ ബഹുമാനിക്കുകയും എല്ലാ കാര്യാലയങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്യാം. കർത്താവ് നമുക്ക് നൽകിയ ഓരോ ദാനങ്ങളും നമുക്കതിനെ ക്രമപ്രകാരം വയ്ക്കാം. എന്നിട്ട് നമ്മുടെ കാര്യാലയങ്ങൾ കൊണ്ടും നമ്മുടെ ദാനങ്ങൾ കൊണ്ടും നമ്മുടെ ദൈവത്തെ ബഹുമാനിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഇവിടുത്തെ കാര്യാലയങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അത് കർത്താവിന്റെ പ്രവൃത്തികളെ ജെഫേഴ്സൺവില്ലിലെ ഈ ദേവാലയത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനെ നിർവഹിക്കുന്നതിനാകുന്നു. ദൈവമേ, അങ്ങയുടെ കരങ്ങൾ അവരുടെ മേലുണ്ടായിരിക്കണമേ. അവിടെ നിന്ന് അവരെ സഹായിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇത് ദൈവരാജ്യത്തിന്റെ നന്മയ്ക്കായിട്ടാണെന്ന് സഭയും ജനങ്ങളും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യാനിടയാക്കണമേ. അതിനാൽ നാം വിവേകമുള്ള മനുഷ്യരായി തീരുകയും ദൈവത്തിന്റെ ആത്മാവിനെ അറിയുകയും എന്ത് ചെയ്യണമെന്ന് അറിയുകയും ചെയ്യാനിടയാക്കണമേ. പിതാവേ ഇത് അനുവദിച്ചു നൽകണമേ. അങ്ങയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഞങ്ങളെ പിരിച്ചുവിടണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിരീക്ഷിക്കുകയും നയിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യാനിടയാക്കണമേ. അതോടൊപ്പം ഞങ്ങളുടെ കർത്തവ്യത്തിന്റെ സ്ഥാനത്ത് ഞങ്ങളെപ്പോഴും വിശ്വസ്തരായി കാണപ്പെടാനിടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.